എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. സ്നേഹിതരെ, നിങ്ങൾക്ക് പ്രഭാതവന്ദനം. കർത്താവിന്റെ ശുശ്രൂഷയിൽ ഇന്ന് രാവിലെ ഇവിടെയായിരിക്കുകയും ഈ അത്ഭുതകരമായ സ്വാഗതത്തെയും കൂട്ടായ്മയും അനുഭവിച്ചറിയുന്നത് ഒരു സൌഭാഗ്യമാകുന്നു. ഒരു യാത്രക്കാരന്റെ ഹൃദയത്തിൽ ഈ സ്വാഗതത്തെ അനുഭവിച്ചറിയുന്നത് എന്തോ ഒന്ന് അർത്ഥമാക്കുന്നു. നിങ്ങൾക്കറിയാമോ, അത് നിങ്ങളുടെ അടുക്കലെത്തുകയും അതിലെന്തോ ഉണ്ടായിട്ട് അത് അതിന്റെ സ്ഥാനത്തെ എടുക്കുകയും ചെയ്യുന്നില്ല. അത് വീണ്ടും ഈ കൂടാരത്തിലായിരിക്കുകയും നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവിന്റെ സേവനത്തിനുമാകുന്നു. ഇപ്പോൾ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി അർപ്പണ ശുശ്രൂഷയുണ്ട്. അത് കുറച്ചു നേരത്തിനുള്ളിൽ തന്നെ നടത്താവുന്നതാണെന്ന് ഞാൻ വിചാരിക്കുന്നു. നാം ഈസ്റ്ററിനോടടുത്തുകൊണ്ടിരിക്കുകയാണ്. അത് 21-ാം തീയതിയോടെയാണെന്ന് ഞാൻ വിചാരിക്കുന്നു. സഹോദരൻ നെവിലിനെയും മൂപ്പന്മാരെയും കാണുന്നതിന് വേണ്ടി ഞാൻ സ്വല്പം നേരത്തെ എത്താൻ ആഗ്രഹിച്ചിരുന്നു. ഈസ്റ്റർ യോഗത്തിന് മുമ്പായി നമുക്കൊരു ചെറിയ യോഗം നടത്താൻ കഴിഞ്ഞാൽ അതൊരു നല്ല കാര്യമായിരിക്കും. നമുക്കത് ബുധനാഴ്ച തുടങ്ങി ഞായറാഴ്ച വരെ തുടർന്നിട്ട് ഈസ്റ്റർ ഞായറാഴ്ച സ്നാന ശുശ്രൂഷയോടെ അവസാനിപ്പിക്കാൻ കഴിയും. അങ്ങനെ നമുക്ക് ഒത്തൊരുമിച്ചുള്ള ഒരു ചെറിയ യോഗമുണ്ടായിരിക്കും. ഞാൻ പോറ്റു വളർത്തപ്പെട്ട കൂടാരം ഇതാകുന്നു. ഇതിന്റെ ആദ്യത്തേതും ഏകമാത്രവുമായ സഭയാകുന്നു. അതുകൊണ്ട് ഈ അവധി ദിവസങ്ങളിൽ ഞാൻ തിരികെ വന്നിട്ട് നിങ്ങളോടൊപ്പം കർത്താവിനെ ആരാധിക്കാൻ ആഗ്രഹിക്കുന്നു. എല്ലാവരും അതിന് താല്പര്യമുള്ളവരും അത് കർത്താവിന്റെ ഇഷ്ടപ്രകാരമാണെന്ന് വിചാരിക്കുന്നുണ്ടോ? അതെ എങ്കിൽ കർത്താവ് അനുവദിക്കുന്ന പക്ഷം നാം ബുധനാഴ്ച തുടങ്ങിയിട്ട് ഞായറാഴ്ച ഈസ്റ്ററിന് മുമ്പ് വരെ നടത്തുന്നതാണ്. അതിനെക്കുറിച്ചൊരു ചെറിയ പരസ്യം പത്രത്തിൽ പ്രസിദ്ധീകരിക്കുന്നതിന് നാം ട്രസ്റ്റിമാരോട് അപേക്ഷിക്കാൻ പോകുകയാണെന്ന് പറയാൻ ആഗ്രഹിക്കുന്നു. അതിൽ കൂടെ ദൈവമക്കളോട് നാം ഇവിടെ ആരാധനയ്ക്കായി കൂടിയിരിക്കുന്നുവെന്നും അവരോടൊപ്പം നാം ഒരു ചെറിയ കൂട്ടായ്മ നടത്താൻ ഇഷ്ടപ്പെടുന്നതാണെന്നും അറിയിക്കുന്നതാണ്. അതൊരുവിധം വീട്ടിലേക്ക് വന്ന് തയ്യാറാകുന്നത് പോലെയാണ്. ഒരുപക്ഷെ കർത്താവ് നമുക്ക് അവന്റെ പുനരുത്ഥാനത്തിന്റെയും അവന്റെ പരിശുദ്ധാത്മാവിന്റെയും ഒരു വലിയ ഭാഗം ഈ വരുന്ന ഈസ്റ്ററിന് നമുക്ക് തരുന്നതാണ്. അത് ശരത്കാലവും വസന്തകാലവും പോലെയാണ്. വസന്തകാലം ഒരു മനോഹരമായ സമയമായിട്ട് എല്ലാം ഒരു പുതിയ രൂപവും പുതിയ ജീവനും തുടങ്ങാൻ ആരംഭിച്ചിട്ട് നമ്മെ അത് പുനരുത്ഥാനത്തെ ഓർമ്മയിൽ കൊണ്ടുവരുന്നു. ഈസ്റ്റർ അതിനനുയോജ്യമായി വന്നിട്ട് അത് വസന്തകാലമാകുന്നു. നാം ശ്രദ്ധിക്കുകയാണെങ്കിൽ ദൈവത്തിന്റെ വചനം എല്ലായ്പ്പോഴും അവന്റെ പ്രകൃതിയോട് കൃത്യമായി അനുയോജിച്ചു പോകുന്നത് കാണാം. കർത്താവ് അനുവദിക്കുന്ന പക്ഷം നാം ഇത് തുടങ്ങുന്നതാണ്. അവരൊരു ചെറിയ പരസ്യം പത്രത്തിൽ ഞാൻ പറഞ്ഞ പ്രകാരം കൊടുക്കുകയാണെങ്കിൽ അത് നന്നായിരിക്കും. അതൊരു മോടിയാക്കലരുത്. നാം ഒരുമിച്ച് കർത്താവിനെ ആരാധിക്കാൻ ആഗ്രഹിക്കുന്നു എന്ന് മാത്രം പറയുക. മറ്റുള്ളവർ നമ്മോടൊപ്പം കൂട്ടായ്മയ്ക്കായി വരുന്നതുപോലെ കുറച്ചു സമയം നാം അവരോടൊപ്പമായിരിക്കാൻ ഇഷ്ടപ്പെടുന്നു. ഈ സഭകളെല്ലാം കൂടി ഒരുമിച്ച് വന്നാൽ നമുക്ക് സന്തോഷമായിരിക്കും. നിങ്ങൾ ഫോണിൽ കൂടെ നിങ്ങളുടെ അയൽക്കാരോട് ഇതിനെക്കുറിച്ച് പറയുക. നിങ്ങൾക്ക് അവരോട് ഞങ്ങൾ കർത്താവിനെ കുറിച്ച് സംസാരിക്കാൻ പോവുകയാണെന്നും എല്ലാവരും കൂടി ഒത്തൊരുമിച്ച് അവനെ ആരാധിക്കാൻ പോവുകയാണെന്നും പറയുക. ഇത് ജനങ്ങൾക്ക് പ്രസന്നമായും ദൈവസന്നിധിയിൽ നന്നായിരിക്കുന്നുവെങ്കിൽ ഈ മൂവർക്കും അത് ശരിയാണെന്നുണ്ടെങ്കിൽ ആ സമയത്ത് നെവിലിന്റെ മൂവർ ഞാൻ നടത്തിയ ഈ പ്രസ്ഥാനത്തെ സഹായിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾ എല്ലാവരും അത് ചെയ്യില്ലേ? ശരി. എങ്കിൽ അവർ നന്നായി ശുശ്രൂഷിക്കപ്പെടുകയും അത് ഇപ്രകാരമായിട്ട് നാം അത് ചെയ്യുന്നതിനായി യോജിച്ചവരാണെന്ന് കർത്താവ് കാണുന്നുവെങ്കിൽ നാം മറ്റുള്ള സഭകളിൽ നിന്നും പാട്ടുകാരെ വിളിച്ചിട്ട് നമ്മോടൊപ്പം ഈ കാര്യത്തിൽ സഹായിക്കുന്നതിന് ക്ഷണിക്കുന്നതാണ്. നിങ്ങളുടെ സഭയിലുള്ള പാട്ടുകാർക്ക് വേണ്ടി നാം സന്തോഷമുള്ളവരാണ്. സഹോദരൻ നെവിൽ അതിനു മുമ്പായി ഈ പരിപാടിക്കായി അവർ നമുക്ക് വേണ്ടി പാടുന്നതിന് അവരെ തയ്യാറാക്കിയെടുക്കുന്ന കാര്യം നോക്കുന്നതാണ്. നാം നല്ല പാട്ടുകൾ ഇഷ്ടപ്പെടുന്നു. നാം ഇവിടെ ഒത്തൊരുമിച്ച് കൂടുമ്പോൾ ഞാനൊരു നല്ല പഴയ പരിഷ്കാരത്തോടുകൂടിയ തിരികെ വീട്ടിലേക്ക് വരുന്ന ഒരു സമയത്തെ ഇഷ്ടപ്പെടുന്നു. സഹോദരി ആഞ്ചിയെ കൊണ്ടുവരിക. സഹോദരി ആഞ്ചി ഇന്ന് രാവിലെ ഇവിടെയുണ്ടോ? ഈ സഹോദരിയെ കൊണ്ടുവരിക. അതിനാൽ അവൾക്കും സഹോദരി ഗേറ്റിയും കൂടി ഹോം കമ്മിങ് ടൈം എന്ന പാട്ടും കീപ് ഹോൾഡിംഗ് ഓൺ എന്ന പാട്ടും നമുക്ക് വേണ്ടി ഒരിക്കൽ പാടാൻ കഴിയുന്നതാണ്. സഹോദരി ഗേട്ടി, അത് വീണ്ടും ഒരു ഉണർവ് തുടങ്ങുന്ന പോലെ നമുക്ക് എന്തോ ഒന്ന് കാണപ്പെടുന്നതിനിടയാക്കുന്നതാണ്. നാം അതിവിടെ പാടാൻ തുടങ്ങിയിട്ട് നദിയിൽ നിന്ന് ഒത്തിരി വെള്ളം ഇറങ്ങിയിട്ടുണ്ട്. ഇന്നലെ എന്റെ ജന്മദിവസമായിരുന്നു. ഞാനൊരു കുട്ടിയല്ല എന്ന് ഞാൻ അറിയുന്നു. എനിക്കിപ്പോൾ 25 കഴിഞ്ഞിരിക്കുന്നു. അതെന്റെ ഇവിടെ കഴിഞ്ഞിരിക്കുന്ന വർഷങ്ങളാകുന്നു. ഞാൻ അക്ഷരാർത്ഥത്തിൽ ശാരീരികമായി ജനിച്ച വർഷങ്ങളെ കണക്കുകൂട്ടാറില്ല. ഞാൻ എന്റെ ആത്മീയമായ വർഷങ്ങളെ മാത്രമേ കണക്കുകൂട്ടാറുള്ളൂ. ഏകദേശം 24 വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ വീണ്ടും ജനിച്ചു. അത് നിത്യമാണ്. അത് ഏക മഹത്തായ വാഴ്ത്തപ്പെട്ട ജന്മദിവസമാകുന്നു. അതൊരിക്കലും തീർന്നു പോകയില്ല. അത് തീർച്ചയായ ഒരു കാര്യമാണ്. അവർ കുഞ്ഞുങ്ങളെ അർപ്പിക്കുന്നതിനായി കൊണ്ടുവരുന്നതിനു മുമ്പ് സഹോദരി ഗേട്ട് ഇവിടെ ആയിരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ബൈബിളിൽ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഈ ഉത്തരവ് കൊടുത്തിരിക്കുന്നത് എനിക്കറിയാവുന്നിടത്തോളം തിരുവഴുത്തിൽ ഒരു സ്ഥാനത്ത് മാത്രമാകുന്നു. വളരെയധികം ജനങ്ങൾ അവരെ തളിക്കുകയും മറ്റും ചെയ്തിട്ട് അതിനെ സ്നാനമെന്നും മറ്റും വിളിക്കുന്നു. അതൊക്കെയും കൊള്ളാം. എന്നാൽ ഞാൻ എല്ലായ്പ്പോഴും അത് ബൈബിളിൽ പറഞ്ഞിരിക്കുന്നത് പോലെ തന്നെ ചെയ്യാൻ ശ്രമിച്ചുകൊണ്ട് നിൽക്കുന്നു എന്ന് നിങ്ങൾക്കറിയാമല്ലോ. ബൈബിളിൽ അവർ ഒരിക്കലും കുഞ്ഞുങ്ങളെ സ്നാനപ്പെടുത്തിയിട്ടില്ല. അതുമാത്രമല്ല, അവരെ തളിക്കുകയും ചെയ്തിട്ടില്ല. അവരെ നമ്മുടെ കർത്താവിന്റെ അടുക്കൽ കൊണ്ടുവരികയും അവൻ അവരെ തന്റെ കരങ്ങളിലേക്ക് എടുത്ത് അനുഗ്രഹിച്ചിട്ട് ശിശുക്കളെ എന്റെ അടുക്കൽ വരുവാൻ വിടുവീൻ, അവരെ തടുക്കരുത്, ദൈവരാജ്യം ഇങ്ങനെയുള്ളവരുടേതല്ലോ എന്ന് പറഞ്ഞു. ഇപ്പോൾ അതിൽ വിചിത്രമായ കാര്യം എന്തായിരിക്കുന്നുവെന്നാൽ, ഞാനിപ്പോൾ എന്റെ ബൈബിൾ തുറക്കുകയും അത് മർക്കോസിന്റെ 10-ാം അധ്യായത്തിൽ അതിനെപ്പറ്റി പറഞ്ഞിരിക്കുന്നിടത്ത് തന്നെ തുറന്നിട്ട് അതിപ്പോൾ എന്റെ മുമ്പിലായിരിക്കുന്നു. അങ്ങനെ കർത്താവിന്റെ അടുക്കലേക്ക് അവർ ശിശുക്കളെ കൊണ്ടുവരികയും അവൻ അവരെ അനുഗ്രഹിക്കുകയും ചെയ്തിട്ട് പറഞ്ഞു, ശിശുക്കളെ എന്റെ അടുക്കൽ വരുവാൻ വിടുവീൻ, അവരെ തടുക്കരുത്, ദൈവരാജ്യം ഇങ്ങനെയുള്ളവരുടേതല്ലോ. ഇപ്പോൾ നമ്മളുടെ കർത്താവ് മഹത്വത്തിലേക്ക് എടുക്കപ്പെടുകയും അവന്റെ ആത്മാവ് അവൻ വീണ്ടും തിരികെ വരുന്നതുവരെ ഈ സന്ദേശത്തെ എടുത്തുകൊണ്ട് പോകുന്നതിനായി സഭയിലേക്ക് തിരികെ അയക്കുകയും ചെയ്തിരിക്കുന്നു. നാം അതിനുവേണ്ടി കാത്തിരിക്കുന്നു. നാം അതിവിടെ ചെയ്യുന്നത് എങ്ങനെയാണെന്നാൽ, നാം കുഞ്ഞുങ്ങളെ ഇവിടേക്ക് കൊണ്ടുവരികയും സഭയിലെ മൂപ്പന്മാരെ ഇവിടേക്ക് വിളിക്കുകയും ഞാൻ ഓരോ കുഞ്ഞുങ്ങളെയും എടുത്ത് കർത്താവിന് അർപ്പിക്കുകയും ചെയ്യുന്നു. ഈ കൊച്ചുകുഞ്ഞുങ്ങളെ കാണുന്നത് തന്നെ അത്രമാത്രം മാധുര്യമേറിയ ഒരു ശുശ്രൂഷയാണെന്ന് ഞാൻ വിചാരിക്കുന്നു. കാരണം നാം എത്ര ചെറുപ്പമായാലും നാം എത്ര പ്രായമേറിയവരായാലും അതൊരു കാര്യമല്ല. എന്നാൽ ഈ കുഞ്ഞുങ്ങളിൽ ഓരോരുത്തർക്കും നമ്മുടെ ഹൃദയത്തിൽ ഒരു സ്ഥാനമുണ്ട്. അത് ശരിയല്ലേ? നാം ദൈവത്തിങ്കിലേക്ക് വരുമ്പോൾ ദൈവത്തിന്റെ ഹൃദയത്തിൽ നാമും അതേപോലെ തന്നെയാകുന്നു. നാം ആ അവസ്ഥയെ ഒരിക്കലും വിട്ടുകളയുന്നില്ല. നാം എല്ലായ്പ്പോഴും കൊച്ചുകുഞ്ഞുങ്ങൾ തന്നെയാണ്. അബ്രഹാമിന് 99 വയസ്സായിരുന്നപ്പോഴും ദൈവത്തിന് അവനൊരു ചെറിയ കുഞ്ഞു മാത്രമായിരുന്നു. ദൈവം അവനോട്, അബ്രഹാമേ, നീ ശുശ്രൂഷിക്കപ്പെടുന്ന സ്ഥാനം ഞാനാകുന്നു, എന്റെ മാർവോട് ചേർന്നുകൊള്ളുക, എല്ലാം ശരിയായിക്കൊള്ളും. അവന്റെ വചനത്തിൽ മുറുകെ പിടിക്കുന്നതിൽ കൂടെ ദൈവം അബ്രഹാമിനെ തിരികെ വീണ്ടും യൗവനത്തിലേക്ക് മാറ്റിക്കൊണ്ടുവന്നു. അവരെ കൊണ്ടുവരിക എന്നൊരു പാട്ട് നാം പാടാറുള്ളതായി വിചാരിക്കുന്നു. ഇപ്പോൾ സമർപ്പിക്കാൻ ആഗ്രഹിക്കുന്നവർ അവരുടെ കുഞ്ഞുങ്ങളെയും കൊണ്ട് ഇവിടെ കടന്നു വരിക. മൂപ്പന്മാരും ഇപ്പോൾ ഇവിടേക്ക് കടന്നു വരാൻ ഞാൻ അപേക്ഷിക്കുന്നു. ശരി. ഹോ, ഈ കൊച്ചുകുട്ടികളെ കാണുന്നത് ഞാൻ എത്രമാത്രം ഇഷ്ടപ്പെടുന്നു. നിന്റെ പേരെന്താകുന്നു? എന്താണ് ഈ ബാലികയുടെ പേര്? ഷാരോൺ ലൂയിസ് റിഡിൽ. സഹോദരനെയും സഹോദരി റിഡിലിനെയും നാം എല്ലാവരും സ്നേഹിക്കുന്നുണ്ടെന്ന് എനിക്ക് തീർച്ചയാണ്. സഹോദരൻ റിഡിലിനെ നമുക്കറിയാം. അദ്ദേഹം ഇവിടെ നഗരത്തിൽ പാദരക്ഷയുടെ കട നടത്തുന്നു. അവരുടെ ഓമന മകളായ ഷാരോൺ ഇവിടെയായിരിക്കുന്നു. ഷാരോൺ ലൂയിസ് റിഡിൽ, ഷാരോൺ ലൂയിസ് റിഡിൽ. സഹോദരനും സഹോദരി റിഡിലും ഈ കുട്ടിക്ക് എന്ത് പ്രായമുണ്ടെന്ന് പറയുമോ? 4 മാസമോ? അതെന്റെ ഹൃദയത്തിൽ ഒരു കുഞ്ഞു പ്രതിമയാകുന്നു. അതങ്ങനെയല്ലേ? ഇപ്പോൾ കർത്താവ് നിങ്ങൾക്ക് ഈ ഓമനയായ കുഞ്ഞിനെ നൽകുകയും നിങ്ങൾ അതിനെ നിങ്ങൾക്ക് നൽകി അതേ ദൈവത്തിന്റെ കരങ്ങളിലേക്ക് തിരികെ കൊടുക്കുകയും ആകുന്നു. അവന് കൊടുക്കുന്നതിൽ കൂടെ ദൈവം അതിന്റെ കുഞ്ഞു ജീവനെ അനുഗ്രഹിക്കുകയും ഒരു ജീവകാല സേവനത്തിന് ആക്കി തീർക്കാനും ഇടയാകട്ടെ. ദൈവം ഈ കുഞ്ഞിനെ കൊണ്ട് നിങ്ങളുടെ ഹൃദയത്തെ അനുഗ്രഹിക്കുമാറാക്കുകയും യേശുവിന്റെ വരവ് താമസിക്കുമെങ്കിൽ ദൈവത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു മഹാനാക്കുകയും ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ കുഞ്ഞു ബാലിക മൂലം നിങ്ങൾ അഭിമാനം കൊള്ളുന്നവരാകാനിടയാകട്ടെ. നാം ഈ കുട്ടിയെ അനുഗ്രഹിക്കുന്നതിനായി എടുക്കുമ്പോൾ ദൈവം ഇത് അനുവദിച്ചു തരാനിടയാകട്ടെ. എല്ലാ മഹിളകളും, തീർച്ചയായും പുരുഷന്മാരും ഈ ഓമനയേറിയ കുഞ്ഞിനെ ഒന്ന് കാണുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഇതത്ര ഓമനയായിരിക്കുന്നില്ലേ? ലിറ്റിൽ ഷാരോൺ ആകുന്നു. നമ്മുടെ തലകളെ ഇപ്പോൾ വണങ്ങാം. ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട സ്വർഗീയ പിതാവേ, നിന്റെ വിലയേറിയ വചനത്തിൽ അവർ ശിശുക്കളെ നിന്റെ അടുക്കൽ കൊണ്ടുവരികയും നീ അവരുടെ മേൽ കൈവച്ചവരെ അനുഗ്രഹിക്കുകയും ചെയ്തുവെന്ന് ഞങ്ങൾ വായിക്കുന്നു. ഇപ്പോൾ ഈ ദമ്പതിമാർ ഇന്ന് രാവിലെ സമയം അവരുടെ വിശുദ്ധ വിവാഹത്തിൽ നിന്നും അവരുടെ വിശ്വാസത്തിന് വേണ്ടി ഈ ഓമനയായ കൊച്ചു ഷാരോൺ റിഡിലിനെ നീ അവർക്ക് കൊടുത്തിരിക്കുന്നു. സ്നേഹവാനായ സ്വർഗീയ പിതാവേ, നീ കുട്ടിയെ അനുഗ്രഹിക്കുകയും അവർ ഇന്ന് രാവിലെ കുട്ടിയെ സമർപ്പിക്കുന്നതിനായി അതിനെ അവർക്ക് നൽകിയവന്റെ അടുക്കിലേക്ക് കൊണ്ടുവരുമ്പോൾ നീ അതിനെ അനുഗ്രഹിക്കണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നീ അവരെ അനുഗ്രഹിക്കുകയും അവരുടെ ജീവിതങ്ങളെ അനുഗ്രഹിക്കുകയും ചെയ്യണമേന്ന് ഞാൻ നിന്നോട് അപേക്ഷിക്കുന്നു. ഈ കൊച്ചുകുട്ടി വളർന്ന് സമ്പൂർണ്ണ ആരോഗ്യത്തോടെ നിന്റെ ദാസിയായി ജീവിക്കുന്നതിനിടയാക്കണമേ. ഈ കുട്ടി ദൈവത്തിന് ബോധിച്ച ഹൃദയത്തോടുകൂടിയും മാതാപിതാക്കൾക്ക് ബോധിച്ച ഹൃദയത്തോടുകൂടിയും ഒരു മഹിളയാകാൻ ഇടയാക്കണമേ. കർത്താവ് ഇത് അനുവദിച്ചു തരണമേ. ഇപ്പോൾ നിന്റെ മൂപ്പനായിരിക്കെ അവർ എന്റെ കരങ്ങളിലേക്ക് ഈ കുട്ടിയെ നൽകിയിരിക്കുമ്പോൾ ഞങ്ങൾ ഇതിനെ നിങ്ങളിലേക്ക് ഉയർത്തിക്കുകയും ക്രിസ്തുവിന്റെ നാമത്തിൽ നീ കുഞ്ഞിനെ അനുഗ്രഹിക്കുകയും ചെയ്യണമേ. ഈ കുട്ടി വളർന്ന ആരോഗ്യവും ബലവും പ്രാപിച്ച് നിന്റെ ഒരു ദാസിയായി ജീവിക്കാനിടയാക്കണമേ. ഈ കുട്ടിയെ നിനക്ക് സമർപ്പിക്കുമ്പോൾ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഞങ്ങൾ ഇത് അപേക്ഷിക്കുന്നു. ആമേൻ. പ്രിയേ, ദൈവം നിന്നെ അനുഗ്രഹിക്കട്ടെ. നീ ഒരു മാധുരമേറിയ കൊച്ചു കുഞ്ഞാകുന്നു. ദൈവം നിങ്ങളെ രണ്ടുപേരെയും അനുഗ്രഹിക്കട്ടെ. ഈ കുട്ടിയെ വളർത്തിയെടുക്കുന്നതിൽ നിങ്ങൾക്ക് വളരെയധികം സന്തോഷമുണ്ടാകാനിടയാകട്ടെ. അപ്പോൾ അത് അത്ഭുതകരമായിരിക്കില്ലേ? ഒരു നിമിഷത്തേക്ക് പ്രാർത്ഥനയ്ക്കായി നമ്മുടെ തലകളെ വണങ്ങാം.
ഓ ഗോഡ് ഹു ഫോംഡ് ദ ഹെവൻസ് ആൻഡ് ദി എർത്ത് ജസ്റ്റ് ലെറ്റ് ഹിസ് ബ്രെത്ത് ഗോ ഫോർത്ത് വിത്ത്.
ഓ ദൈവമേ, ആകാശവും ഭൂമിയും ഉണ്ടാക്കിയവനായ നിന്റെ ശ്വാസം നിന്റെ വചനത്തോടൊപ്പം പോയിട്ട് എല്ലാ കാര്യങ്ങളും അതിന്റേതായ സ്ഥാനത്തെ എടുത്തു. ദൈവം തന്റെ വചനത്തിൽ ഊതിയപ്പോൾ ഭൂമിയും ചന്ദ്രനും നക്ഷത്രങ്ങളും എല്ലാം അതിന്റേതായ സ്ഥാനമെടുത്തു.
God, today we ask that you breathe on your word as we are trying to bring it.
ഓ ദൈവമേ, ഞങ്ങൾ നിന്റെ വചനത്തെ നിന്റെ അടുക്കൽ നിന്റെ ജനങ്ങളുടെ അടുക്കൽ എത്തിക്കാൻ ശ്രമിക്കുമ്പോൾ നീ നിന്റെ വചനത്തിനുമേൽ നിന്റെ ശ്വാസം ഊതണമേ എന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഇന്ന് രാവിലെ അത് അതിന്റെ സ്ഥാനത്തെ എടുത്തിട്ട് എല്ലാ ഹൃദയങ്ങളിലും വേരൂന്നി ഉറച്ചിട്ട് എല്ലാവരും നിന്റെ അനുഗ്രഹങ്ങളെ സ്വീകരിക്കാനിടയാക്കണമേ. കർത്താവെ, വഴിക്ക് പുറത്തായവരെയും ആത്മാവിൽ മുടന്തരും അംഗഭംഗം വന്നവരെയും നീ സഹായിക്കണമേ. നിന്നെ ഒരു സ്നേഹവാനായ രക്ഷിതാവായി ഞങ്ങൾക്കറിയാൻ സൌഭാഗ്യം കിട്ടിയിരിക്കുന്നത് പോലെ നിന്നെ അവർക്കറിയില്ലല്ലോ. ഇന്ന് നീ അവരെ സമൃദ്ധിയായി അനുഗ്രഹിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അവർ ഈ കെട്ടിടം വിട്ടു പോകുമ്പോൾ ഈ യോഗത്തിൽ വെച്ച് അവർ പരിചയപ്പെട്ട് അവർക്ക് പുതുതായി കണ്ടുകിട്ടിയ ക്രിസ്തുവിനെ കുറിച്ച് സന്തോഷിച്ചും ആനന്ദിച്ചും കൊണ്ടു പോകാനിടയാക്കണമേ. ഈ ലോകത്തിന്റെ ചിന്തകളിൽ അകപ്പെട്ട് വഴുതി പോകുന്നവരായിട്ടുള്ളവരെ ഓ ദൈവമേ, അവരെ നീ തിരികെ കൊണ്ടുവരണമേ. രോഗികളായും ആവശ്യക്കാരായും ഉള്ളവർക്ക് വേണ്ടി പിതാവെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നീ ഇവിടെയായിരുന്ന സകല രോഗികളെയും ഇന്ന് സൌഖ്യമാക്കണമേ. ക്ഷീണിച്ചവരെ ഉത്സാഹിപ്പിക്കണമേ. വിശ്വസ്തരായി മുറുകെ പിടിച്ചിരിക്കുന്നവരെ അനുഗ്രഹിക്കണമേ. കർത്താവ്, ഇത് അനുവദിച്ചു തരണമേ. നിന്റെ ആത്മാവ് അവരുടെ എല്ലാവരുടെ മേലും ആയിരിക്കണമേ. നിന്റെ വചനം നൽകപ്പെടുമ്പോൾ അതിനെ അനുഗ്രഹിക്കണമേ. പ്രാസംഗികൻ അത് പ്രസംഗിക്കുകയും കേൾക്കുന്നവൻ കേൾക്കാനും ഇടയാക്കണമേ. അങ്ങനെ എല്ലാം കൂടി ഇന്ന് രാവിലെ സമയം ഈ കൂട്ടത്തിൽ നിന്നും നിനക്ക് മഹത്വം നൽകുവാൻ ഇടയാക്കണമേ. ക്രിസ്തുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. ആമേൻ. കഴിഞ്ഞ 4 മാസങ്ങളോളമായി തുടർന്ന് വന്നിരുന്ന ഈ ദീർഘിച്ച യോഗങ്ങളിൽ നിന്നും എനിക്ക് ശരിയായൊരു വിശ്രമം ഇതുവരെ കിട്ടിയിട്ടില്ല. കൂടാതെ കഴിഞ്ഞ 5 ആഴ്ചത്തെ യോഗങ്ങൾ വളരെ ക്ഷീണമേറിയതായിരുന്നു. കാരണം ദേശമൊട്ടിക്ക് ഞങ്ങൾക്ക് അത്ഭുതകരമായ യോഗമുണ്ടായിരിക്കുകയും അത് ന്യൂയോർക്ക് തൊട്ട് സാൻ ഫ്രാൻസിസ്കോ വരെയുമായിരുന്നു. അത് രാജ്യം മുഴുവനും അങ്ങോട്ടും ഇങ്ങോട്ടും വളഞ്ഞു പൊളഞ്ഞു മറികടക്കേണ്ടതായി വന്നിരുന്നു. കർത്താവ് വളരെ വളരെയധികം ജനങ്ങളെ, 100-ലും അധികം ജനങ്ങളെ രക്ഷിക്കുന്നതിനിടയാക്കി. കഴിഞ്ഞ ഞായറാഴ്ച, അതായത് 1 ആഴ്ചയ്ക്ക് മുമ്പ്, നമ്മുടെ വാഴ്ത്തപ്പെട്ട സ്വർഗീയ പിതാവ് ഏകനായി തന്നെ 1000-ഉം 1500-ഉം പാപികളായ മനുഷ്യരെ കാലിഫോർണിയയിലുള്ള ഓക്ക്ലാൻഡിലെ വലിയ രംഗസ്ഥലത്ത് വെച്ച് ഒരൊറ്റവട്ടം തന്നെ വേദിയിലേക്ക് വന്ന് അനുദപിക്കുന്നതിനിടയാക്കി. അതത്രമാത്രം തിങ്ങി നിറഞ്ഞിരിക്കുകയും അതിന്റെ നടുഭാഗത്തു നിന്നും രംഗസ്ഥലത്തിന്റെ ഒരു വശത്തേക്ക് ഇരിപ്പിടം മാറ്റുന്നതിന് പകരം താഴെയുള്ള നടുഭാഗത്തേക്ക് മാറ്റേണ്ടതായി വന്നു. അങ്ങനെ കർത്താവ് വളരെയധികം അനുഗ്രഹിച്ചിരുന്നു. അവിടെ വെച്ച് നിങ്ങൾ കേട്ടിട്ടുള്ളതുപോലെ വലിയ ഭൂമികുലുക്കമുണ്ടായി. എന്റെ ഭാര്യ ഒന്ന് അങ്ങനെയൊന്നിൽ അകപ്പെടുന്നത് ആദ്യമായിട്ടായിരുന്നു. അതിനുശേഷം തൊട്ട് അവൾ സ്വല്പമൊന്ന് ഭയപ്പെട്ടതുപോലെയുണ്ട്. അത് വളരെ ശക്തിയേറിയതായിരുന്നിട്ട് കെട്ടിടങ്ങൾ ഇളകുകയും പൊടി പറക്കുകയും ഞങ്ങൾ മരുന്നുകടയിൽ വീട്ടിലേക്ക് കുറച്ച് കാർഡുകൾ അയക്കാൻ വേണ്ടി നിൽക്കുമ്പോൾ കുപ്പികൾ ഇളകുകയും ചിമ്മിനി താഴെ വീഴുകയും ചെയ്തിരുന്നു. വലിയ കെട്ടിടങ്ങൾ തമ്മിൽ ആടുകയും വഴികൾ പൊട്ടിത്തുറക്കുകയും അതിന്റെ കുറച്ച് ഭാഗങ്ങൾ ഭൂമിക്കടിയിലാകുകയും ചെയ്തു. അത് ഭിത്തിയിലെ കൈയെഴുത്തിനെ കുറിച്ച് ഞങ്ങളെ ഓർമ്മിപ്പിക്കുന്നതിനിടയാക്കി. അതായത് അവിടെ ഭൂകമ്പം ഉണ്ടാകും. ആ ഒരൊറ്റ ദിവസം തന്നെ 8 ഭൂകമ്പങ്ങൾ അതേ നഗരത്തിൽ തന്നെ ഉണ്ടായി. അന്ന് രാത്രിയിൽ ഏകദേശം 10 മണിയോടെ അല്ലെങ്കിൽ 10:30 മണിയോടെ ഞങ്ങൾ കിടക്കയിലേക്ക് പോവുകയും വേറൊരു വലിയ ഭൂകമ്പമുണ്ടായിട്ട് വിളക്ക് തറയുടെ നടുവിലിരുന്ന് ആടുകയും ചെയ്യുന്നതുപോലെയുണ്ടായി. അത് ഞങ്ങൾക്ക് 8,000 മൈലുകൾ കടിയിലായി. കത്തിയെരിയുന്ന ലാവം മാത്രമല്ലാതെ മറ്റ് യാതൊന്നുമില്ല എന്ന് കാണിച്ചിരുന്നു. അതേസമയത്ത് തന്നെ വിദേശത്തു നിന്നും നമ്മുടെ അക്രമികൾ സ്കാൻഡിനേവിയയിലേക്കും മറ്റും ജനങ്ങളെ പോകുന്നതിന് തടഞ്ഞിരുന്നു. കാരണം അവരവരെ ആറ്റോമിക് ആയുധങ്ങളാൽ ഉന്മൂലനം ചെയ്യുമെന്ന് പറഞ്ഞു കേട്ടിരുന്നു. അവർ ഈ ബോംബുകൾ കൊണ്ടുവന്നിടാൻ തുടങ്ങിയും ഭൂമിയിലുള്ള ഈ സ്ഥലങ്ങളെല്ലാം തകർക്കുകയും ചെയ്യാൽ എന്ത് സംഭവിക്കുമെന്ന് നാം അതിശയിക്കുകയാണ്. അപ്പോൾ അത് ദൈവം പറഞ്ഞ അതേ കാര്യത്തെ തന്നെ കൃത്യമായും നിവൃത്തിയാക്കും. ഇനിയും ജലത്താലല്ല, എന്നാൽ ഈ പ്രാവശ്യം അഗ്നിയാലത്രേ. അതുകൊണ്ടത് കർത്താവിനായി കാത്തിരിക്കുന്നവർക്ക് അവരുടെ ഹൃദയങ്ങളിൽ ആനന്ദം കൊണ്ടുവരികയും ഈ പഴയ നികൃഷ്ടമായ ശരീരങ്ങൾ ആ വാഴ്ത്തപ്പെട്ട നാഴികയിൽ അവന്റേതുപോലെ ഒരു മഹത്വമേറിയ ശരീരത്തിലേക്ക് മാറ്റപ്പെടുകയും ചെയ്യും. അങ്ങനെ നാം അവനെ കാണും. ഇനിയും ഒരു പരിശ്രമമോ ഒരു ദുഃഖമോ ഒരു വാർദ്ധക്യകാലമോ അപരിമിതമായ ദിവസങ്ങളോ വിശപ്പോ വിഷമമോ രോഗമോ മരണമോ ഉണ്ടാകുകയില്ല. ഓ, നമുക്കത് നാളെന്നറിയാൻ തന്നെ പറ്റുകയില്ല. സ്നേഹിതരെ, ഞാൻ നിങ്ങളോട് പറയട്ടെ, അത് കഠിനമാണ്. കാരണം നാം മനുഷ്യരും മരണം അങ്ങനെ ഒരു കാര്യവുമായിട്ട് നാം എല്ലാവരും അതിനെ അഭിമുഖീകരിക്കുന്നത് വെറുക്കുന്നു. എന്നാൽ അതൊരു വാഴ്ത്തപ്പെട്ട ആശ്വാസമാകുന്നു. അവൻ ഏതെങ്കിലും ഒരു ദിവസം വരുമെന്നും ഈ കാര്യങ്ങളെല്ലാം മാറ്റപ്പെടുമെന്നും അറിയുന്നത് ഒരു വാഴ്ത്തപ്പെട്ട കാര്യമാകുന്നു. ഇപ്പോൾ വിശേഷിച്ചും പാപികളായ നിങ്ങളുടെ സ്നേഹിതരെ, ഈ കടന്നുവരുന്ന ഉണർവ് യോഗങ്ങളിലേക്ക് കൊണ്ടുവരുന്ന കാര്യം ഓർമ്മയിലായിരിക്കട്ടെ. ഇപ്പോൾ ചെറുതായെന്ന് സംസാരിക്കുന്നതിനു വേണ്ടി ഞാൻ പറഞ്ഞിരുന്നതുപോലെ എന്റെ തൊണ്ട ഇതുവരെയും ശരിക്കും നന്നായിട്ടില്ല. ഞാനിപ്പോഴും സ്വല്പം ക്ഷീണിതനാകുന്നു. എന്നാൽ ഞാൻ ഈ ആഴ്ച മുഴുവൻ വിശ്രമിക്കുകയും ഫോൺ തന്നെ ശ്രദ്ധിക്കുന്നത് മാറ്റിവെക്കുകയും ചെയ്തു. അതിനാൽ എനിക്ക് കുറച്ച് ദിവസം വിശ്രമിക്കാൻ കഴിഞ്ഞിരുന്നു. അതിനുശേഷം ഈ വരുന്ന ആഴ്ചയിലും എനിക്ക് കഴിയുമെങ്കിൽ സ്വല്പം വിശ്രമിക്കാൻ ആഗ്രഹിക്കുന്നു. അത് കഴിഞ്ഞ് ഈ ചെറിയ ഉണർവിനായി തയ്യാറാകാൻ ആഗ്രഹിക്കുന്നു. അതിനുശേഷം ഞാൻ കാനഡയിലേക്കും കാനഡയിൽ നിന്നും ഇന്ത്യനാപോളിസിലേക്കും ഇന്ത്യനാപോളിസിൽ നിന്നും ഷിക്കാഗോയിലേക്കും പോകും. ഷിക്കാഗോയിൽ വെച്ച് ക്രിസ്തീയ വ്യവസായക്കാരുടെ അന്തർദേശീയ കൺവെൻഷൻ ഉണ്ടായിരിക്കുന്നതാണ്. അവരെന്നെ അതിനുവേണ്ടി ഇടപാട് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥനയിലായിരിക്കുക. വിശേഷിച്ചും ഈ ഉണർവിന്റെ സമയത്ത് ദൈവം എന്നെ നയിക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുക. ഒരു ലോകവ്യാപകമായ പര്യടനം ജൂണിൽ തുടങ്ങി തിരികെ നവംബറിലേക്ക് അല്ലെങ്കിൽ ജൂലൈയിലേക്ക് തിരികെ വരുന്നതാണ്. അതിൽ യൂറോപ്പിലേക്കും ഏഷ്യയിലേക്കും അവിടെ നിന്നും ദ്വീപുകളിലേക്കും വിദേശങ്ങളിലേക്കും പോയിട്ട് പശ്ചിമതീരത്തുകൂടി എത്തുന്നതാണ്. കിഴക്കു ഭാഗം വിട്ടിട്ട് ലോകം ചുറ്റി പശ്ചിമതീരത്തുകൂടി തിരികെ എത്തുന്നതാണ്. അത്രമാത്രം ആവശ്യമുള്ളതായ ഒരു സമയമാണ്. എന്തോ ഒരു കാര്യം എന്നെ ചെറുതായൊന്ന് തടസ്സപ്പെടുത്തുന്നത് പോലെയുണ്ട്. അതെന്തെങ്കിലും വഴിക്ക് വെച്ചാണോ എന്തോ എന്ന് എനിക്കറിയില്ല. എന്നാൽ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, ദൈവമെല്ലാം ശരിയാക്കിക്കൊള്ളും. ഇന്ന് രാവിലെ വായിക്കുന്നതിനു വേണ്ടി ഞാൻ തിരുവെഴുത്തിൽ നിന്നും 2 ഭാഗം തിരഞ്ഞെടുത്തിട്ടുണ്ട്. കാരണം പ്രാർത്ഥനയ്ക്ക് വേണ്ടി ജനങ്ങൾ കടന്നു വന്നിട്ടുള്ളതിനാലാണ്. രോഗികളായും ആവശ്യക്കാരായും ഉള്ളവർക്കു വേണ്ടി പ്രാർത്ഥിക്കുന്നതിനു വേണ്ടി കുറച്ച് സമയമുണ്ടായിരിക്കുന്നതാണ്. ഞാൻ വചനത്തിൽ നിന്നും ചെറുതായൊന്ന് പഠിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. അതിനുശേഷം ഒരുപക്ഷെ കർത്താവ് അനുവദിക്കുന്ന പക്ഷം ഇന്ന് രാത്രിയിൽ വചനത്തിൽ നിന്നും പഠിപ്പിക്കുക മാത്രമല്ല, എന്നാൽ പ്രസംഗിക്കുക കൂടിയും ചെയ്യുന്നതാണ്. ഞാൻ 2 ഭാഗത്തു നിന്നും വായിക്കാൻ ആഗ്രഹിക്കുന്നു. അത് രണ്ടും പഴയ നിയമപുസ്തകത്തിൽ നിന്ന് തന്നെയാണ്. അവയിൽ ഒന്ന് സംഖ്യാപുസ്തകം 13:30 മറ്റേത് യോശുവ 1:9. എന്നാൽ കാലേബ് മോശയുടെ മുമ്പാകെ ജനത്തെ അമർത്തി, നാം ചെന്ന് അത് കൈവശമാക്കുക, അത് ജയിപ്പാൻ നമുക്ക് കഴിയുമെന്ന് പറഞ്ഞു. യോശുവയുടെ പുസ്തകം 1:9. നിന്റെ ദൈവമായ യഹോവ നീ പോകുന്നിടത്തൊക്കെയും നിന്നോടുകൂടെ ഉള്ളതുകൊണ്ട് ഉറപ്പും ധൈര്യവുമുള്ളവനായിരിക്കുക, ഭയപ്പെടരുത്, ഭ്രമിക്കുകയുമരുത് എന്ന് ഞാൻ നിന്നോട് കൽപ്പിച്ചുവല്ലോ. കർത്താവ് തന്റെ അനുഗ്രഹങ്ങളെ അവന്റെ വായിക്കപ്പെട്ട വചനത്തോടൊപ്പം ചേർക്കാനിടയാകട്ടെ. ഞാൻ വചനത്തെ ഇഷ്ടപ്പെടുന്നു. ഇന്ന് രാവിലത്തേക്ക് ഒരു വിഷയത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ, ഈ വായിക്കപ്പെട്ട ഭാഗത്തു നിന്നും ദൈവം തന്റെ വചനത്തെ പാലിക്കുന്നു എന്ന പാഠത്തെ എടുക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. നമുക്ക് ഈ വിഷയത്തിൽ ആഴ്ചകളോളം തുടരുവാൻ കഴിയും. ഒരു വർഷത്തോളം ഈ ഉണർവ് തുടർന്നിട്ട് അതിന്റെ അവസാനവും ആരംഭത്തിലെ പോലെ തന്നെ ദൈവം തന്റെ വചനത്തെ പാലിക്കുന്നു എന്ന ഈ വിഷയത്തിൽ ഉന്മേഷത്തോടെ തുടരുവാൻ കഴിയും. ഒരു കാര്യം മാത്രം ദൈവത്തിന് ചെയ്യാൻ കഴിയുകയില്ല. അതിനെക്കുറിച്ച് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ദൈവത്തിന് ഒരു കാര്യം ചെയ്യാൻ കഴിയുകയില്ല, അത് അവന് പരാജയപ്പെടാൻ കഴിയില്ല എന്നുള്ളതാണ്. അവൻ എല്ലാ കാര്യങ്ങളും ചെയ്യാൻ കഴിയും, എന്നാൽ പരാജയപ്പെടലോ അവന് പരാജയപ്പെടാൻ കഴിയില്ല. അതുകൊണ്ട് നമ്മുടെ ഏറ്റവും പരിശുദ്ധമായ വിശ്വാസം ഇന്ന് രാവിലെ പരാജയപ്പെടുക എന്നതൊഴിച്ച് മറ്റെന്തും ചെയ്യാൻ കഴിയുന്ന ആ അത്ഭുതവാനായവന്റെ മേലാണെങ്കിൽ അവന്റെ നിത്യവചനത്തിൽ നമുക്ക് എത്രയധികം വിശ്വാസമുണ്ടായിരിക്കണം. കഴിഞ്ഞ വർഷം ദേശം എല്ലായിടത്തും പോയിട്ട് ഓരോ കാര്യങ്ങളും അതോടൊപ്പം ചെറിയ സിദ്ധാന്തങ്ങളും ഉയർന്ന് കടന്നു കുന്നുകൂടുന്നത് കണ്ടിട്ട് എന്റെ ഹൃദയം കലക്കപ്പെട്ടിരുന്നു. ഈ കാര്യങ്ങളെല്ലാം അന്ന് രാവിലെ സമയമിട്ട മൂലക്കല്ലിന്മേൽ എഴുതിയിരിക്കുന്ന അതേ കാര്യങ്ങൾ തന്നെയാണെന്ന് അത് നല്ലതുപോലെ എന്റെ ഓർമ്മയിൽ കൊണ്ടുവരുന്നു. ആ താളുകളിൽ കർത്താവിനെ ഉണർത്തുകയും ദർശനം എന്താണെന്ന് തന്നെയും അപ്പോൾ അറിയില്ലായിരുന്നു. 23 വർഷങ്ങൾക്ക് മുമ്പ് 1933 ഈ ദർശനം നടക്കുമ്പോൾ ഞാൻ ഇരുന്നിടത്ത് നിന്ന് 5 അടിയോ അതിൽ കൂടുതലായോ വീടിന് മേലെയായി ഉണ്ടായിരുന്ന ഒരു ചിമ്മിനിയിൽ നോക്കിയായിരുന്നു. അത് ഏകദേശം 24 വർഷങ്ങൾക്ക് മുമ്പായിരുന്നു എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇപ്പോൾ ആ ചിമ്മിനിയിലേക്ക് തന്നെ ഞാൻ നോക്കുന്നു. അത് ഞാൻ വിവാഹിതനാകുന്നതിനും വളരെ മുമ്പായിരുന്നു. ഞാൻ ഒറ്റയ്ക്കും വീട്ടിലുമായിരുന്നു. ഞങ്ങൾ ഈ പള്ളിയുടെ നിർമ്മാണത്തിലായിരുന്നു. കർത്താവ് എനിക്ക് ആ ദർശനം നൽകിയപ്പോൾ അന്ന് രാവിലെ സമയം ഞങ്ങൾ മൂലക്കല്ലിടുകയായിരുന്നു. ഞാൻ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റിട്ട് ജനാലയിൽ കൂടെ പുറത്തേക്ക് നോക്കിയായിരുന്നു. അത് ജൂൺ മാസമായിരിക്കെ തേൻമുളകളും അല്ലെങ്കിൽ മുട്ടുകളും വിടരുന്ന സമയമായിരുന്നു. അവിടെ ഞാൻ പുറത്തേക്ക് നടന്നിറങ്ങിയതുപോലെ എന്തോ തോന്നിയിട്ട് അവിടെ ഞാൻ കർത്താവായ യേശുവിനെ കാണുകയും എന്റെ കൂടാരത്തെ കാണുകയും ചെയ്തു. അവൻ എന്നോട് ഇത് നിന്റെ കൂടാരമല്ല എന്ന് പ്രഖ്യാപിച്ച് പറഞ്ഞിട്ട് എന്നെ ആകാശത്തിന് കീഴെയായി കൊണ്ടുവന്നു. നിങ്ങളിൽ പലർക്കും ഈ ദർശനം അറിയാം. കാരണം അത് എഴുതി പ്രസിദ്ധീകരിക്കുകയും അതിന്റെ 4-ാമത്തെയോ 5-ാമത്തെയോ പ്രസിദ്ധീകരണം നടത്തിയിട്ട് ലക്ഷങ്ങളോളം പുസ്തകങ്ങൾ 17 വ്യത്യസ്ത ഭാഷകളിലായി പോയിരിക്കുന്നു. അത് വചനം വചനപ്രകാരമായി ഒരിക്കലും പരാജയപ്പെടാതെ നിവൃത്തിയായിരിക്കുന്നത് ശ്രദ്ധിക്കുക. നാം എപ്രകാരം ഒരു അത്യാകർഷകമായ ഒരു ചെറിയ കൂട്ടവുമായി കടന്നു വരികയും കർത്താവ് എപ്രകാരം നമ്മെ അനുഗ്രഹിക്കുകയും അതിനുശേഷം ഒരിടത്ത് നിന്നും മറ്റൊരിടത്തേക്കായിട്ട് അവസാനം സുവിശേഷ മേഖലകളിലേക്ക് ഇപ്പോൾ ലോകമെങ്ങും എല്ലായിടത്തേക്കും എപ്രകാരം പോയി കഴിഞ്ഞിരിക്കുന്നു. ഈ കാര്യങ്ങൾ സംഭവിക്കുന്ന സമയം എപ്രകാരം ഇതാ ഇപ്പോൾ ഇവിടെ എത്തിയിരിക്കുന്നു. ലോകം കർണരസമാകുമാറ് സ്വന്തം മോഹങ്ങൾക്കൊത്തവണ്ണം ഉപദേഷ്ടാക്കന്മാരെ പെരുക്കുകയും സത്യത്തിന് ചെവി കൊടുക്കാതെ കേട്ടുകഥ കേൾക്കാൻ തിരികുകയും ചെയ്യുന്നു. അതിനുശേഷം അവൻ പറഞ്ഞു, നീ വചനം പ്രസംഗിക്ക, വചനത്തിൽ നിൽക്കുക. ഞാൻ എന്തെങ്കിലും ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ അത് ദൈവത്തിന്റെ നിത്യവചനത്തിൽ നിൽക്കുക മാത്രമാകുന്നു. ഈ ലോക കാലഘട്ടത്തിന്റെ സമാപന നാഴികയിലാണ് നാം ജീവിക്കുന്നത്. ഏതൊരു മനുഷ്യനും ഇന്നത്തെ വർത്തമാന പത്രങ്ങൾ എടുത്തു നോക്കിയിട്ടോ അല്ലെങ്കിൽ റേഡിയോ ഓൺ ചെയ്തിട്ടോ അനുദപിക്കാതിരിക്കാൻ കഴിയുന്നത് എങ്ങനെയാണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. എനിക്കത് മനസ്സിലാക്കാൻ കഴിയുന്നില്ല. എന്തോ സംഭവിപ്പാനിരിക്കുന്ന ഒരു മഹത്തായ കാര്യത്തിന്റെ സമീപകാലത്ത് നാം എത്തിയിരിക്കുന്നു. പ്രകൃതി തന്നെയും അത് കാണിക്കുന്നു. ലോകം പരിഭ്രമപ്പെട്ടിരിക്കുന്നു. അതതിന്റെ അഗ്നി പർവ്വതങ്ങൾ പൊട്ടിത്തെറിപ്പിക്കുകയും അങ്ങനെ അതൊരു ശക്തി ക്ഷയിച്ചുകൊണ്ടിരിക്കുന്ന അവസ്ഥയിലാകുകയും ചെയ്യുന്നു. വലിയ ഭൂകമ്പങ്ങൾ റോഡുകൾ പൊളിക്കുകയും ഇളക്കുകയും പറക്കും തളികളുടെയും മിസൈലുകളുടെയും ഭീതിപ്പെടുത്തുന്ന കാഴ്ചകളുമായിട്ട് ഈ വക കാര്യങ്ങൾ ഭൂമിയിൽ കൂടി വീശിയെറിയപ്പെട്ടിട്ട് ഒരു ദേശത്തെ 5 മിനിറ്റിനുള്ളിൽ നശിപ്പിച്ച് ഉന്മൂലനം ചെയ്യാൻ കഴിയും. നാം അവസാന കാലത്തായിരിക്കുന്നു. എന്തോ സംഭവിക്കാനിരുന്നിട്ട് അതിനെ തടയുവാൻ യാതൊരു വഴിയുമില്ല. അതിൽ നിന്ന് ഒരു വഴി മാത്രമേ ഉള്ളൂ, അത് ഉയരത്തിലേക്കാണ്. അതിനെ മറയ്ക്കുന്നതിന് വേണ്ടി ശ്രമിക്കാൻ മറ്റു യാതൊരു വഴിയുമില്ല. ഒരു സ്ഥാനമല്ലാതെ മറ്റു യാതൊരു മറവിടവുമില്ല. ഞാനൊരു യൗവനക്കാരനായ പ്രാസംഗികനായിരിക്കുമ്പോൾ കൊച്ചു ബാലികമാർ ഇപ്രകാരം ഒരു പാട്ട് ഇവിടെ പാടുമായിരുന്നു. ഇവിടെ യാതൊരു മറവിടവുമില്ല, ഞാൻ പാറകളിലേക്കൻ മുഖം മറയ്ക്കാൻ പോയി, എന്നാൽ ഇവിടെ യാതൊരു മറവിടവുമില്ല എന്ന് പാറകൾ നിലവിളിച്ചു പറഞ്ഞു. എന്നാൽ ഒരു മറവിട സ്ഥാനമുണ്ട്, യഹോവയുടെ നാമം ബലമുള്ള കോപുരം. നീതിമാൻ അതിലേക്ക് ഓടിച്ചെന്ന് അഭയം പ്രാപിക്കുന്നു. ഈ അന്ത്യകാലത്ത് നമുക്കുണ്ടായിരിക്കുന്ന ഈ അഭയസ്ഥാനത്തിന് വേണ്ടി നാം എത്രമാത്രം സന്തോഷമുള്ളവരാണ്. നാം ചുറ്റുപാടുമായി നോക്കി ഈ വലിയ അടയാളങ്ങൾ നടക്കുന്നതും ഈ വരുന്ന ഉണർവും കാണുമ്പോൾ, കർത്താവ് അനുവദിക്കുന്ന പക്ഷം, ഞാൻ ഉത്പത്തിയുടെ പുസ്തകത്തിൽ നിന്നും നാം അന്ത്യകാലത്താണ്, നാം ഇവിടെ എത്തിയിരിക്കുന്നു എന്ന് കാണിക്കുന്ന ശ്രദ്ധേയമായ ഭാഗങ്ങളെ മുഴുവൻ എടുത്ത് കാണിക്കാൻ ആഗ്രഹിക്കുന്നു. ഈ ഭൂമിയിൽ ഇപ്പോൾ നിലകൊള്ളുന്ന ഈ തലമുറ കർത്താവായ യേശുവിന്റെ വരവിനെ കാണും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എനിക്ക് 48 വയസ്സായിരിക്കുന്നു, ഞാനത് കണ്ടില്ലെന്നിരിക്കാം, എനിക്കറിയില്ല, അത് നാളെ വന്നേക്കാനിടയുണ്ട്. എന്നാൽ ഇവിടെയുള്ള ആരെങ്കിലും നീതിമാനായ അവന്റെ വരവും ഈ കാലത്തിന്റെ അവസാനവും കാണുന്നവരായിട്ടുണ്ടാകും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നാമിലധികം പേരും, വിശേഷിച്ചും ഇന്ന് രാവിലെ ഈ സഭയിലുള്ളവർ, ഇതുവരെ ജനങ്ങൾക്ക് സംഭവിച്ചിട്ടില്ലാത്തതും ഏറ്റവും ഭീതികരവുമായ ഒരു കാര്യം ഈ ദേശത്തിന് സംഭവിക്കാനിരിക്കുന്നത് കാണുന്നതുവരെ ഒരിക്കലും വാർദ്ധക്യരായി മരിച്ചു പോകയില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇത് സത്യമാണ് സഹോദര. നാം കരുണയുടെ അതിർത്തികളെ കാല് നീട്ടിവെച്ച് മറികടന്നിട്ട് ന്യായവിധിയല്ലാതെ മറ്റു യാതൊന്നും ഇനിയും ശേഷിച്ചിട്ടില്ല. എന്നാൽ നീതിമാൻ അധർമ്മിയോടൊപ്പം ശിക്ഷ വിധിക്കപ്പെടുകയില്ല. ദൈവം വരും. യേശു വന്ന് തന്റെ സഭയെ വീണ്ടെടുത്തിട്ട് നാം അവനെ എതിരേൽപ്പാനായി ആകാശങ്ങളിലേക്ക് എടുക്കപ്പെടും. അത് ബോംബുകളിൽ നിന്നും അതുപോലെയുള്ള കുഴപ്പങ്ങളിൽ നിന്നും അത്രമാത്രം ദൂരെയായിട്ട് ആ സമയത്ത് അത് നമ്മെ സുരക്ഷിതരാക്കും. അതുകൊണ്ട് മക്കളെ, എളുപ്പം നിങ്ങളുടെ ദൈവത്തിങ്കിലേക്ക് തിരിഞ്ഞുകൊള്ളുക. എന്തിനെങ്കിലും വേണ്ടി ലോകവുമായിട്ട് ചുറ്റിപ്പണിഞ്ഞു കിടക്കരുത്. ഈ ആധുനിക ലോകത്തിൽ നിന്നും മാറി നിന്നുകൊള്ളുക. ഈ ആധുനിക വേദശാസ്ത്രത്തിൽ നിന്നും മാറി നിന്നുകൊള്ളുക. ദൈവത്തിന്റെ കുഞ്ഞാടിനെ മാത്രം നോക്കുക. നിങ്ങളുടെ ബൈബിൾ വായിച്ച് എല്ലായ്പ്പോഴും പ്രാർത്ഥനയിലായിരിക്കുക. ക്ഷീണിച്ചു പോകരുത്, സന്തോഷിച്ചാനന്ദിക്കുക. സഭയുടെ വീണ്ടെടുപ്പ് ഇത് അടുത്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ നമുക്ക് വേണ്ടി മരിച്ചവനെ നാം കാണും. നമ്മുടെ വിഷയം ഈ കാലവുമായിട്ട് ഒരുവിധം യോജിച്ചു പോകുന്ന ഒരു സജ്ജീകരണമാണ്. അതിന്റെ തുടക്കമായിട്ട് ആദ്യത്തെ തിരുവെഴുത്തായ സംഖ്യാപുസ്തകം ഞാൻ വായിച്ചിരുന്നു. അത് ദൈവത്തിൽ നിന്നും ന്യായവിധി പ്രാപിച്ചു കഴിഞ്ഞ ഒരു ശക്തമായ രാജ്യത്തു നിന്നും വിളിച്ചു വേർതിരിക്കപ്പെട്ട ജനങ്ങളെക്കുറിച്ച് പറയുന്നു. ഒരു ദേശമായാലും ഒരു സഭയായാലും ഒരു വീടായാലും ഒരു വ്യക്തിയായാലും പാപം ശിക്ഷ വിധിക്കപ്പെടാതെ പോകുന്നില്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ന്യായവിധിയുടെ അടിസ്ഥാനത്തിൽ പാപം കൈകാര്യം ചെയ്യപ്പെട്ടിരിക്കണം. മറ്റ് യാതൊരു വഴിയുമില്ല. ഞാൻ തെറ്റ് ചെയ്തു പോയി, ഇനിയും ഞാൻ നന്മ ചെയ്യുമെന്ന് പറഞ്ഞുകൊണ്ട് പാപപരിഹാരം നടത്താൻ കഴിയുകയില്ല. അത് പ്രാവർത്തികമാകുകയില്ല. നിങ്ങൾക്ക് സ്വയമായി അതിനുവേണ്ടി ഒത്തുതീർപ്പ് നടത്താൻ കഴിയില്ല. കാരണം അതിന്റെ ഒത്തുതീർപ്പ് നടത്തി കഴിഞ്ഞിരിക്കുന്നു. ഇത് നിങ്ങൾ തെറ്റുകാരനാണെന്ന് ഏറ്റുപറയുക മാത്രം ചെയ്തിട്ട് പിന്നെ വന്ന് നിങ്ങളെ തന്നെ ചൊവ്വാക്കുകയാണ്. അതുകൊണ്ട് പാപം കൈകാര്യം ചെയ്യപ്പെട്ടിരിക്കണം. ദൈവം എല്ലായ്പ്പോഴും ന്യായവിധിയോടുകൂടി പാപത്തെ കൈകാര്യം ചെയ്യുന്നു. ആ കാരണത്താലാണ് നമ്മുടെ കർത്താവ് കാൽവരിയിൽ ഇപ്രകാരമുള്ള ഒരു മരണം മരിച്ചത്. കാരണം പാപം അത്ര ഭയങ്കരമായ ഒരു കാര്യമായിട്ട് പാപത്തിന്റെ ന്യായവിധി അവന്റെ മേൽ വയ്ക്കപ്പെട്ടിരുന്നു. അതിനാൽ സ്വതന്ത്രരായി പോകാൻ ആഗ്രഹിക്കുന്നവർ അവനിൽ വിശ്വസിച്ചിട്ട് അവനെ അവരുടെ പാപവാഹകനായി സ്വീകരിച്ചുകൊണ്ട് പോകാൻ കഴിയും. നമുക്കെത്ര നന്നായി അത് കഴിയുമെന്നുള്ളതല്ല, എന്നാൽ നാം എപ്രകാരം അവനെ വിശ്വസിക്കുകയും അവനെ സ്വീകരിക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. നാം അവനെ സ്വീകരിക്കുമ്പോൾ അവൻ നമ്മുടെ ഹൃദയത്തിലേക്ക് വരുന്നു. അതാണ് ഏറ്റവും നല്ലതായ ഭാഗം. നമുക്ക് എന്ത് ചെയ്യാൻ കഴിയുമെന്നുള്ളതല്ല, എന്നാൽ അവൻ എന്ത് ചെയ്തുവെന്നും അവൻ നമുക്ക് വേണ്ടി എന്ത് ചെയ്തുവെന്നുമുള്ളതാണ് കാര്യം. അവിടെയാണ് അവൻ നമ്മുടെ അതിക്രമങ്ങൾ നിമിത്തം മുറിവേറ്റും നമ്മുടെ അകൃത്യങ്ങൾ നിമിത്തം തകർന്നുമിരിക്കുന്നു. നമ്മുടെ സമാധാനത്തിനായുള്ള ശിക്ഷ അവന്റെ മേലായി. അവന്റെ അടിപ്പിണരുകളാൽ നമുക്ക് സൌഖ്യം വന്നുമിരിക്കുന്നു. ഈ ജനങ്ങൾ 400 വർഷങ്ങളോളമായി മിസ്രയീമിലായിരുന്നു. ഇസ്രായേൽ മക്കൾ എപ്രകാരം അവിടെ ചെന്നെത്തിയെന്നും ദൈവം അവരെ മിസ്രയീമിലരുടെ കയ്യിൽ ഏൽപ്പിച്ചെന്നതിനെയും കുറിച്ചുള്ള കാര്യങ്ങളെപ്പറ്റി നാം എല്ലാവരും വളരെ പരിചയമുള്ളവരാണല്ലോ. അവർ അവരോട് അപമര്യാദ കാട്ടുകയുണ്ടായി, കാരണം ദൈവത്തിന്റെ വചനം അവർ അപ്രകാരം ചെയ്യുമെന്ന് പറഞ്ഞിരുന്നു. ദൈവം അബ്രഹാമിനോട് അവന്റെ ജനങ്ങൾ 400 വർഷങ്ങൾ സ്വന്തമല്ലാത്ത ദേശത്ത് പ്രവാസികളായിരിക്കും എന്ന് വാഗ്ദത്തം ചെയ്തിരുന്നു. അങ്ങനെ വാഗ്ദത്തം നിറവേറുന്ന സമയമടുത്തു വന്നപ്പോൾ ദൈവം അതിനുവേണ്ടി എല്ലാ കാര്യത്തിലും തയ്യാറായിരുന്നു. ഹോ, അതിനെക്കുറിച്ച് വിചാരിക്കുമ്പോൾ ഞാൻ ഇത് വളരെയധികം ഇഷ്ടപ്പെടുന്നു. ആ നിർണായകമായ സമയത്ത് അവൻ ഒരു മിനിറ്റ് പോലും താമസിച്ചിരുന്നില്ല. അവനെല്ലായ്പ്പോഴും കൃത്യസമയത്ത് തന്നെയാണ്. നമുക്കും അപ്രകാരമായിരിക്കാൻ കഴിഞ്ഞാൽ നന്നായിരുന്നു. ഓ, നാം ഓരോ കാര്യങ്ങളെ തള്ളിവിടാൻ ശ്രമിക്കുന്നു. നാം നമ്മുടെ സമയത്തെ അതിനുവേണ്ടി എടുക്കാൻ ശ്രമിക്കുന്നു. എന്നാൽ നമുക്കൊരിക്കലും അത് ചെയ്യാൻ കഴിയില്ല. ദൈവം തന്റേതായ സമയത്ത് അത് ചെയ്യുന്നു. നമുക്ക് യാതൊരു വ്യത്യാസവും അതിലുണ്ടാക്കാൻ കഴിയില്ല. ഇന്നലെ അടുത്ത വീട്ടിൽ താമസിക്കുന്ന എന്റെ സഹോദരിയായ സഹോദരി വുഡ്സിന്റെ വീടിന്റെ പിൻവശത്തുള്ള മുറ്റത്ത് നിൽക്കുമ്പോൾ അവിടെയുള്ള ഒരു മരത്തിലുണ്ടാക്കപ്പെട്ട പുഴുക്കൂട് ശ്രദ്ധിക്കുകയായിരുന്നു. കാറ്റടിച്ചിട്ട് അത് അങ്ങോട്ടും ഇങ്ങോട്ടും ആടിയിരുന്നു. ഈ പുഴുക്കൂടിനെ കുറിച്ചുള്ള ഒരു ലഘുലേഖ മരുഭൂമിയിലെ നീർത്തോടുകൾ എന്ന പുസ്തകത്തിൽ അവർ വായിച്ചതിനെ കുറിച്ച് എന്നോട് പറയുകയായിരുന്നു. ഇതൊരു തരത്തിൽപ്പെട്ട ഒരു പുഴു പുറന്തോടുകൊണ്ട് അതിനെ മൂടിയിരിക്കുന്ന ഒരു തോടുണ്ടാക്കിയിട്ട് തണുപ്പുകാലത്ത് അതിനെ സുരക്ഷിതമാക്കി വരുന്നു. ഇതുമായി ഇടപെട്ടിരുന്ന ഒരു വ്യക്തി ഈ ചെറിയ പുഴു ചുറ്റുമായി ആടുകയും ഇളകുകയും ചെയ്യുന്നത് കണ്ടിട്ട് അവർക്കതിനോട് കഷ്ടം തോന്നുകയും ഈ പുഴു അതിന്റെ തോടിൽ നിന്ന് പുറത്തു വരുന്നതിനുവേണ്ടി തോടിന്റെ അവസാന ഭാഗം മുറിച്ചു കടക്കാമെന്ന് തീരുമാനിച്ചു. കാരണം ഇതിൽ നിന്ന് അത് പുറത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ഉടനെ തന്നെ അതിന് ചിറകുകൾ കിട്ടുന്നതാണ്. അതൊരു ചെറിയ പ്രാണിയെ പോലെ അല്ലെങ്കിൽ ഒരു ചെറിയ പുഴുവിനെ പോലെ അകത്താകുകയും പുറത്തു വരുമ്പോൾ ചിറകുകളോടുകൂടി കൂടുതൽ മഹത്വപ്പെട്ട അവസ്ഥയിലായി വരുന്നു. അങ്ങനെ അത് അങ്ങോട്ടും ഇങ്ങോട്ടും ആടുകയും വലിയുകയും ഇഴയുകയും ഈ തോടിൽ നിന്ന് പുറത്തിറങ്ങാനായി അടിക്കുകയും കടിക്കുകയും ചെയ്യുമ്പോൾ അവർക്കതിനെക്കുറിച്ച് കഷ്ടം തോന്നുകയും അതിനാൽ അവൻ എളുപ്പം പുറത്തു വരാൻ വേണ്ടി ഒരു കുറുക്കുവഴി കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് അവർ കത്രിക കൊണ്ടുവന്ന് അതിന്റെ അവസാന ഭാഗം മുറിച്ചു കളഞ്ഞു. അതിന്റെ അവസാന ഭാഗം മുറിച്ചു കളഞ്ഞപ്പോൾ ഈ പുഴു ചാടി പുറത്തു വന്നു. എന്നാൽ അതൊരിക്കലും ശരിയായിരുന്നില്ല. കാരണം അതിന്റെ ശരീരത്തിൽ യാതൊരു ശക്തിയുമില്ലായിരുന്നു. അതിനതിന്റെ ചിറകുകൾ ഉപയോഗിക്കാൻ കഴിയില്ലായിരുന്നു. അതേ രീതിയിൽ തന്നെയാണ് നാമും വേദിയിലേക്ക് ചെന്ന് മുട്ടുകുത്തുക എന്ന് പറഞ്ഞുകൊണ്ട് നാം പകർപ്പെടുക്കാൻ ശ്രമിക്കുന്നത്. ജനങ്ങളെ തിരികെ ദൈവത്തിങ്കിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി, അല്ലെങ്കിൽ സഭയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി, അല്ലെങ്കിൽ ക്രിസ്തുവിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി ഇത് പറയുക, അത് പറയുക, മറ്റേത് പറയുക എന്ന് പറഞ്ഞുകൊണ്ട് നാം ശ്രമിക്കുന്നു. എന്നാൽ അവർ തന്നെ അത് കൂവിക്കറിഞ്ഞ് വിളിച്ചു പറയട്ടെ. അത്രമാത്രം അതിൽ നിന്ന് നിങ്ങളുടെ വഴി എടുത്തുകൊള്ളുക. അത്രമാത്രം നിങ്ങൾ അവർക്കൊരു കുറുക്കുവഴി കൊടുക്കാൻ ശ്രമിച്ചാൽ അവർക്കൊരിക്കലും നിൽക്കുവാൻ കഴിയുകയില്ല. ദൈവം അവർക്കൊരു യഥാർത്ഥ ജനനം പ്രാകൃതികമായ രീതിയിൽ കൊടുക്കുന്നതുവരെ, ഒരു യഥാർത്ഥമായ ജന്മം കിട്ടുന്നതുവരെ അവർ അതിനുവേണ്ടി ജോലി ചെയ്യുകയും പരിശ്രമിക്കുകയും ചെയ്യുന്നത് കാണാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ജനങ്ങൾ പറയും, പ്രിയെ, നീ വളരെയധികം പ്രാർത്ഥിച്ചിരിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു. എന്നാൽ നീ പറക്കുന്നതിന് തയ്യാറാകുന്നതുവരെ അവിടെ തന്നെ ആയിരിക്കുക. ആ ഒരൊറ്റ കാര്യമേ ഉള്ളൂ, ദൈവത്തിനത് ചെയ്യുന്നതിന് ഒരു വഴിയുണ്ട്. ഹോ, കൊള്ളാം, നീ നന്നാകുവാൻ ആഗ്രഹിക്കുന്നെങ്കിൽ ചെന്ന് സഭയിൽ ചേരുക. അമ്മയും അതേ സഭയിൽ തന്നെയായിരുന്നു പോയിരുന്നത്. അതൊരു നന്നായ കാര്യമായിരിക്കും. എന്നാൽ ജീവനെ കൊണ്ടുവരുന്നതിന് ഒരു മരണം ആവശ്യമാകുന്നു എന്നുള്ള കാര്യം നിങ്ങൾക്കറിയാമോ? നമുക്ക് മരിക്കേണ്ടതായിട്ടുണ്ട്. അതിനുശേഷം നാം അത്രമാത്രം മരിച്ചു കഴിഞ്ഞിട്ട് മാത്രമേ ഒരു പുതിയ ജീവൻ അവിടെ കടന്നു വരാൻ കഴിയുകയുള്ളൂ. അപ്പോൾ നമ്മുടെ ചിറകുകൾ വിലയുള്ളതും നമുക്കുള്ള നമ്മുടെ അനുഭവം നമുക്കും മറ്റുള്ളവർക്കും വിലയുള്ളതാകുകയുള്ളൂ. ഇസ്രായേൽ തയ്യാറായിരുന്നില്ല, എന്നാൽ ദൈവം തയ്യാറായിരുന്നു. അവന് മോശി എന്ന പേരോടുകൂടി ഒരു ബാലൻ ജനിക്കുകയും ചെയ്തിരുന്നു. ഇസ്രായേൽ മക്കളെ പുറത്തു കൊണ്ടുവരാൻ 40-ാമത്തെ വയസ്സിൽ അവൻ അവിടെ തന്നെ ഉണ്ടായിരുന്നു. എന്നാൽ ഇസ്രായേൽ തയ്യാറല്ലായിരുന്നു. അവർ തയ്യാറല്ലാതിരുന്നതിന്റെ കാരണത്താൽ അവർക്ക് 20 വർഷങ്ങൾ കൂടി, അല്ലെങ്കിൽ അതെ 40 വർഷങ്ങൾ കൂടി പ്രയത്നം ചെയ്യേണ്ടിയിരുന്നു. 40 നീണ്ട വർഷങ്ങൾ കൂടി അവർക്ക് മിസ്രയീമിൽ കഷ്ടപ്പെടേണ്ടിയിരുന്നു. അവർ തയ്യാറായിരുന്നുവെങ്കിൽ അവർക്ക് 40 വർഷങ്ങൾക്ക് മുമ്പ് തന്നെ കടന്നു വരാൻ കഴിയുമായിരുന്നു. വാഗ്ദത്തത്തിന്റെ സമയം അടുത്തു വന്നിരുന്നതിനാൽ ദൈവം തയ്യാറായിരുന്നു. ദൈവം ഒരു ദൂതനെ ജനങ്ങളെ തയ്യാറാക്കുന്നതിനും തന്റെ വചനത്തെ നിവൃത്തിയാക്കുന്നതിനും വേണ്ടി ഭൂമിയിലേക്ക് അയച്ചിരുന്നു. കാരണം ദൈവം എല്ലായ്പ്പോഴും തന്റെ വചനത്തെ പാലിക്കുന്നു. അവൻ മോശയോട് പറഞ്ഞു, എന്റെ ജനത്തിന്റെ കഷ്ടത ഞാൻ കണ്ടു. ഊഴിയ വിചാരകന്മാർ നിമിത്തമുള്ള അവരുടെ നിലവിളിയും കേട്ടു. അവരോടുള്ള എന്റെ വചനത്തെ, എന്റെ വാഗ്ദത്തത്തെ ഞാൻ ഓർക്കുന്നു. 400 വർഷങ്ങൾ കടന്നുപോയി കഴിഞ്ഞിരുന്നു. ദൈവം അപ്പോഴും തന്റെ വചനത്തെ ഓർത്തിരുന്നു. മിക്കവാറും 2000 വർഷങ്ങൾ കഴിഞ്ഞുപോയി കഴിഞ്ഞിരിക്കുന്നു. എന്നാൽ ദൈവം ഇപ്പോഴും തന്റെ വാക്കുകളെ ഓർക്കുന്നു. ഞാൻ ഇരിക്കുന്ന ഇടത്ത് നിങ്ങളെ മരിക്കേണ്ടതിന് പിന്നെയും വന്ന് നിങ്ങളെ എന്റെ അടുക്കൽ ചേർത്തുകൊള്ളും. ഈ വാഗ്ദത്തത്തിന്റെ സമയം സമീപിച്ചിരിക്കുന്നുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ശ്രദ്ധിക്കുക, അവൻ സംസാരിച്ചുകൊണ്ട് തയ്യാറാകുമ്പോൾ 400 വർഷങ്ങൾ കടന്നുപോകുകയും ദൈവം തന്റെ വചനവുമായിട്ട് കൃത്യസമയത്ത് എത്തുകയും ചെയ്തിരുന്നു. അതിനുശേഷം നാം കാണുന്നത്, 40 നീണ്ട വർഷങ്ങൾക്ക് ശേഷം ഞാനിവിടെ നിർത്തിയിട്ട് ഈ വാക്കുകൾ ഇവിടെ പറഞ്ഞിരിക്കണം. നിങ്ങൾക്ക് എന്നോട് ഉദ്ധരിക്കാൻ ഇത് കഴിയും, കാരണം ഇത് ടേപ്പിലായിരിക്കുന്നു എന്നെനിക്കറിയാം. കർത്താവായ യേശുവിന്റെ വരവിന്റെ സമയം വന്നു കഴിഞ്ഞിരിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. വളരെ സമയങ്ങൾക്ക് മുമ്പ് തന്നെ അത് നടക്കേണ്ടിയിരുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്നാൽ സഭ അവനെ എതിരേൽക്കുന്നതിനായി തയ്യാറായിരുന്നില്ല. ഇപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ അവൻ പറഞ്ഞു, നോഹയുടെ കാലത്തെ പോലെ തന്നെ, അതായത് ജലപ്രളയത്തിന് മുമ്പ് നോഹയുടെ കാലത്ത് അത് എപ്രകാരമായിരുന്നു എന്നാണ്. ആരും നശിച്ചു പോകാതെ എല്ലാവരും മാനസാന്തരപ്പെടാൻ ദൈവം ഇച്ഛിച്ചിരുന്നു. അതിനുശേഷം അവൻ ദീർഘക്ഷമയോടെ കാത്തിരുന്നു. ജലപ്രളയം വരണ്ടിയ സമയം വന്നു കഴിഞ്ഞിരുന്നു. മിസ്രൈമിലും അതിന്റെ സമയം വന്നു കഴിഞ്ഞിരുന്നു. നിങ്ങൾക്കിത് മനസ്സിലായോ? ഇപ്പോൾ പുരാതന ലോകത്തിന്റെ നാശവും ന്യായവിധിയാലുള്ള നാശവും കഴിഞ്ഞു പോകേണ്ട സമയം വന്നുപോയി കഴിഞ്ഞിരുന്നു. മിസ്രൈമിൽ നിന്ന് പുറത്തു വരുന്നതും കഴിഞ്ഞുപോയിട്ട് 40 വർഷങ്ങൾ അധികമായി കഴിഞ്ഞിരുന്നു. എന്നാൽ ദൈവം അത് തീരുമാനിച്ചു കഴിഞ്ഞിരുന്നു. തന്റെ വചനം തന്റെ അടുക്കലേക്ക് വെറുതെ മടങ്ങി വരികയില്ല എന്ന് ദൈവം തീരുമാനിച്ചു കഴിഞ്ഞിരുന്നു. അവന് തന്റെ വചനത്തെ പാലിക്കേണ്ടിയിരുന്നു. താൻ ദൈവമായിരിക്കെ അവനത് ചെയ്തിരിക്കണം. അവൻ എല്ലാ കാര്യങ്ങളിലും ഒരു മാറ്റം വരുത്തണമെങ്കിൽ കൃപയാൽ അവനത് ചെയ്യും. ആ കാരണത്താലാണ് ഞാൻ പറയുന്നത്, സഭ സ്വയം തയ്യാറെടുപ്പ് നടത്തുന്നില്ലെങ്കിൽ, അതായത് തയ്യാറാകേണ്ടത് നിങ്ങളുടെ കടമയാണ്, അവന്റെ കാന്തയും തന്നെത്താൻ ഒരുക്കിയിരിക്കുന്നു. അവളുടെ വിശേഷ വസ്ത്രത്തിന് വില കൊടുക്കപ്പെട്ടിരിക്കുന്നു. അത് തയ്യാറായിരുന്നു. എന്നാൽ നിങ്ങൾ ആ വിശേഷ വസ്ത്രം ധരിക്കുന്നതിന് തയ്യാറായിരിക്കണം. സഭ അവളെ തന്നെ ഒരുക്കിയിരിക്കുന്നു. ഇപ്പോൾ സഹോദരന്മാരെ ശ്രദ്ധിക്കുക, സഭ തയ്യാറാകുന്നില്ലെങ്കിൽ ഈ കല്ലുകളിൽ നിന്നും അബ്രഹാമിന് സന്താനത്തെ ഉയർത്താൻ ദൈവത്തിന് കഴിയും. ഈ വിശുദ്ധരായ ജനങ്ങൾ അവരെ തന്നെ നേരെയാക്കിയിട്ട് വീണ്ടും തിരികെ ഉദ്യുക്തരാകുന്നില്ലെങ്കിൽ, തിരികെ സുവിശേഷത്തിലേക്ക് വരുന്നില്ലെങ്കിൽ, അവന് കത്തോലിക്കരെയും പ്രസ്ബിറ്റേറിയൻകാരെയും അവൻ ആഗ്രഹിക്കുന്ന ഏവരെയും ഉയർത്തിക്കൊണ്ടുവരാൻ കഴിയും, അവനത് ചെയ്യും. ഒഹായോവിലുള്ള ലീമയിൽ വെച്ച് കുറച്ചാഴ്ചകൾക്ക് മുമ്പ് അവിടെ ഉണ്ടായിരുന്നവരിൽ പലരും ഇവിടെ ഇപ്പോൾ സന്നിഹിതരാണ്. പ്രസ്ബിറ്റേറിയൻകാരുടെയും മെത്തഡിസ്റ്റുകാരുടെയും ബാപ്റ്റിസ്റ്റുകാരുടെയും ഇടയിൽ നിന്ന് അവർ വേദിയിലേക്ക് ഇരച്ചു വന്നു. ഹോളിനെസ്സുകാരായ ജനങ്ങൾ ചെയ്യുന്നതിലും വളരെയധികം നന്നായി, വളരെ വളരെയധികം നന്നായി. അവർ സുവിശേഷം സ്വീകരിക്കുകയും അതിനുത്തരം നൽകുകയും ചെയ്തു. അവന്റെ വിശുദ്ധ നാമത്താൽ നാം വിളിക്കപ്പെടുന്നു എന്നൊരു ധാരണ നമ്മുടെ മനസ്സിലുണ്ടായിരിക്കുകയും അപ്രകാരം അത് പോകുകയും ചെയ്യട്ടെ. അതിന്റെ അർത്ഥം അവന്റെ നാമത്തിൽ വിളിക്കപ്പെടുന്നത് കൂടുതൽ അർത്ഥമുണ്ടാക്കുന്നു. അതിന്റെ അർത്ഥം നിങ്ങൾക്ക് വേണ്ടി മരിച്ച അവന് വേണ്ടി ജീവിക്കുന്നു എന്നാകുന്നു. അതൊരു ജീവനും അത് ദൈവത്തിന് വേണ്ടി വിശുദ്ധീകരിക്കപ്പെട്ട ഒരു ജീവനുമാകുന്നു. ഹോ, ഇപ്പോൾ നാം തിരികെ ബൈബിളിലേക്ക് എത്തേണ്ടത് എത്ര ആവശ്യകരമായ ഒരു കാര്യമാകുന്നു. കുറച്ച് രാത്രികൾക്ക് മുമ്പ് ഇവിടെ വെച്ചുണ്ടായിരുന്ന ഒരു യോഗത്തിൽ ഞാൻ ലൂഥറൻകാരോട് സംസാരിക്കുകയായിരുന്നു. അവർ പറഞ്ഞു, ഞങ്ങൾക്ക് ഈ ലൂഥറൻകാരുടെ ഇതുപോലെയുള്ള 5 കോളേജുകൾ കൂടി തരിക. ഞാൻ അവിടെ ആയിരിക്കുമ്പോൾ അവരിൽ 71 പേർ ആ ദിവസം ഈ കോളേജിൽ വെച്ച് പരിശുദ്ധാത്മാഭിഷേകം പ്രാപിച്ചിരുന്നു. അവർ പറഞ്ഞു, ഇതുപോലെയുള്ള 5 സ്കൂളുകൾ കൂടി ഞങ്ങൾക്ക് തരിക. കർത്താവിന്റെ വരവ് 10 വർഷം കൂടി താമസിക്കുകയാണെങ്കിൽ ഞങ്ങൾക്ക് ലൂഥറൻ സഭയെ മുഴുവൻ പരിശുദ്ധാത്മാവിൽ നിറച്ചു കിട്ടും.
God is able of these stones.
ഹോ ദൈവമേ, തീർച്ചയായും ഈ കല്ലുകളിൽ നിന്ന് ദൈവത്തിനത് സാധ്യമാണ്. കറയും ചുളുക്കവും ഊനവുമില്ലാത്ത ഒരു സഭയെ അവന് സമ്മാനിക്കപ്പെടുന്നതായിരിക്കും. അവന്റെ കൃപ അതിന് സർവ്വസമ്പൂർണമായിട്ട് അവനത് അത്യന്തപരമായി ചെയ്യാൻ കഴിയും. ലൂഥറൻകാരുടെ പക്കൽ ഈ ലോകത്തിനു വേണ്ടി ഒരു തീവെട്ടി വെളിച്ചമുണ്ടായിരുന്നു എന്ന് ഞാൻ കുറച്ച് സമയങ്ങൾക്ക് മുമ്പ് പറഞ്ഞിരുന്നു. എന്നാൽ എന്ത് സംഭവിച്ചു? നിങ്ങൾ ലോകത്തിന്റെ വെളിച്ചമായിരുന്നെങ്കിൽ, ലൂഥറൻകാരായ നിങ്ങൾ ഒരുവട്ടം ആദ്യത്തെ മതപരിഷ്കരണത്തിൽ അതായിരുന്നെങ്കിൽ നിങ്ങളുടെ വെളിച്ചത്തിന് എന്തുപറ്റി? അത് കെട്ടുപോയോ? അത് കെട്ടുപോയതിന്റെ കാരണമെന്താണെന്നാൽ നിങ്ങൾ ദൈവത്തിന്റെ വചനത്തെ വിട്ടുപോയി എന്നുള്ളതാണ്. നീതിമാൻ വിശ്വാസത്താൽ ജീവിച്ചിരിക്കണം എന്ന് നിങ്ങൾ വിശ്വസിച്ചിരുന്നു. അത് പരിപൂർണമായും സത്യമാണ്. എന്നാൽ അത് അതിലും കൂടുതലായിട്ട് നീതിമാൻ വിശ്വാസത്താൽ തന്നെ ജീവിക്കും. അതേ തുടർന്ന് മെത്തഡിസ്റ്റ് വന്നു. മെത്തഡിസ്റ്റുകാരായ നിങ്ങൾ ശുദ്ധീകരണത്തിന്റെ പന്തത്തെ കയ്യിലെടുത്തിട്ട് ഒരു മഹത്തായ ഉണർവിന് വേണ്ടി നിങ്ങൾ ആ പന്തത്തെ ഉയർത്തിപ്പിടിച്ചിരുന്നു. അതെല്ലാം സത്യമാണ്. എന്നാൽ എന്ത് സംഭവിച്ചു? മെത്തഡിസ്റ്റ് സഭയ്ക്ക് എന്ത് സംഭവിച്ചു? കാരണം നിങ്ങളും ആ വെളിച്ചം കെട്ടുപോകാനിടയാക്കി. അതാണ് സംഭവിച്ചത്. നിങ്ങൾ കൃപയുടെ രണ്ടാമത്തെ നിശ്ചിതമായ പ്രവൃത്തിയെ പ്രസംഗിച്ചു. അത് ബൈബിളിനനുസരിച്ച് വാസ്തവികമായും സത്യമായിരുന്നു. എന്നാൽ നിങ്ങളത് അവിടെ വരെ മാത്രം അതിനെ പോകാനിടയാക്കി. അതിനെ തുടർന്ന് പെന്തക്കോസ്തുകാർ കൃപാവരങ്ങൾ യഥാസ്ഥാനത്താക്കപ്പെട്ടുകൊണ്ടുവന്നു. നിങ്ങൾ അന്യഭാഷ സംസാരിക്കുകയും അതിനുശേഷം അതിൽ നിന്നും ഒരു ഉപദേശമുണ്ടാക്കുകയും ചെയ്തു. അതിനുശേഷം എന്ത് സംഭവിച്ചു? നിങ്ങളുടെ വെളിച്ചം കെട്ടുപോയി. എന്താണ് കാര്യം? നിങ്ങൾ വചനത്തോടൊപ്പം നിങ്ങളുടെ നിലപാടെടുക്കുന്നതിൽ പരാജയപ്പെട്ടുപോയി. ദൈവത്തിന്റെ വചനം വെളിവാക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ദൈവത്തിന്റെ വചനം വെളിവാക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അപ്പോൾ നാമം വെളിവാക്കപ്പെട്ടിരിക്കണം. അത് സമയം വെളിവാക്കപ്പെടുകയും ശാസ്ത്രം വെളിവാക്കപ്പെടുകയും ചെയ്യുന്നത് പോലെയാണ്. ഭൗതിക ലോകത്തിൽ ഈ മനുഷ്യരും 6000 വർഷങ്ങൾക്ക് മുമ്പ് ദൈവം അവനെ ഉണ്ടാക്കിയപ്പോഴുള്ള അതേ മനുഷ്യർ തന്നെയാണ്. അവൻ അതേ വിവേകശാലി തന്നെയാണ്. അവൻ അതേ ബുദ്ധിശക്തി തന്നെയാണുള്ളത്. ആയിരങ്ങളോളം വർഷങ്ങൾക്ക് മുമ്പുണ്ടായിരുന്ന അതേ 5 ഇന്ദ്രിയങ്ങളോടുകൂടിയ മനുഷ്യൻ തന്നെയാകുന്നു. എന്നാൽ ഈ കഴിഞ്ഞ 50 വർഷങ്ങളായിട്ട് അവൻ എന്ത് പുരോഗതിയാണ് പ്രാപിച്ചിരിക്കുന്നതെന്ന് നോക്കുക. ആ വീഴ്ച പറ്റിയ ദൈവപുത്രൻ എന്താണ് ചെയ്തിരിക്കുന്നതെന്ന് നോക്കുക. അവൻ മോട്ടോർ വാഹനങ്ങളും റേഡിയോയും വിദ്യുച്ഛക്തി വെളിച്ചങ്ങളും ആറ്റം ബോംബുകളും ജെറ്റ് വിമാനങ്ങളും നിർമ്മിച്ചിരിക്കുന്നു. എത്ര വേഗമാണെന്ന് നോക്കുക. ശാസ്ത്രീയ വിജ്ഞാനത്തിന്റെ താളുകൾ പെട്ടെന്ന് മറിക്കപ്പെടുന്നു. എന്നാൽ ദൈവം തന്റെ വചനത്തെ വെളിവാക്കിക്കൊണ്ടിരിക്കുമ്പോൾ നാം ഏതോ ഒരു പഴയ സഭയുടെ മതസിദ്ധാന്തത്തിൽ തങ്ങിക്കിടക്കുകയും ശ്രമിച്ചുകൊണ്ട് നിൽക്കുന്നു. നാം അന്ത്യനാളുകളിൽ ജീവിക്കുന്നു. ദൈവത്തിന്റെ മഹത്തായതും മനോഹരവുമായ സഭ അതിന്റെ സ്വന്തം കാലിൽ നിന്നുകൊണ്ട് താഴ്വരയിലെ താമരയെപ്പോലെ പ്രകാശിക്കുന്ന സമയത്ത് നാം ജീവിക്കുന്നു. എന്നാൽ നാം തിരികെ, ഞാൻ പ്രസ്ബിറ്റേറിയൻകാരനാകുന്നു, ഞാൻ മെത്തഡിസ്റ്റുകാരനാകുന്നു, ഞാൻ പെന്തക്കോസ്തുകാരനാകുന്നു, ഞാൻ ഇതാകുന്നു അതാകുന്നു എന്ന അവസ്ഥയിലായിരിക്കുന്നു. ഹോ, എന്തൊരു നിന്ദയാകുന്നു. നാം വെളിപ്പെട്ടിരിക്കണം. ദൈവത്തിന്റെ ആത്മാവ് പകർന്നു തന്നിരിക്കപ്പെട്ടിരിക്കുന്നു. അത് വെറും ഒരു ചെറിയ കിണറായിട്ടല്ല, ഒരു ചെറിയ സ്നാനമായിട്ടല്ല, എന്നാൽ സ്നാനവും വീണ്ടും സ്നാനവുമാകുന്നു. നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കുമെന്നൊരു വെളിപാട് മാത്രമോ, അല്ലെങ്കിൽ ശുദ്ധീകരണം, അല്ലെങ്കിൽ ആത്മാവിന്റെ കൃപാവരങ്ങൾ എന്നീ വെളിപാട് മാത്രമല്ല, എന്നാൽ വെളിപാടിന്മേൽ വെളിപാടും, ശക്തിക്കുമേൽ ശക്തിയും, മഹത്വത്തിന്മേൽ മഹത്വമാകുന്നു. നാം മാറ്റപ്പെടുന്നതിനു വേണ്ടി തയ്യാറായി ആ വഴിയിലാകേണ്ടതായിരിക്കുന്നു. എന്നാൽ നാം പഴയ കാര്യങ്ങളിൽ തൂങ്ങിപ്പിടിച്ച് കിടന്നുകൊണ്ട് അങ്ങനെയാണോ എന്ന് ചോദിക്കുകയും തുടർച്ചയായി പിന്നിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയുമാകുന്നു. നമുക്ക് മുമ്പോട്ട് പോകാം. ആ എബ്രായർ പറഞ്ഞു, നമുക്ക് കഷ്ടപ്പെട്ട് പണി ചെയ്യേണ്ടി വന്നാലും ഇവിടെ നാം നന്നായി പോഷിപ്പിക്കപ്പെട്ടിരിക്കുന്നു. അങ്ങനെ നമുക്ക് വേണ്ടിയതായ കാര്യങ്ങളും ചുറ്റുള്ളി പാത്രങ്ങളും അങ്ങനെ എല്ലാ കാര്യങ്ങളുമുണ്ട്. അതുകൊണ്ട് നമുക്ക് ഇതുമായി സന്തുഷ്ടമായിരിക്കാം. എന്നാൽ മോശയുടെ പക്കൽ ഒരു വെളിപാടുണ്ടായിരുന്നു. അവൻ ദൈവസന്നിധിയിലായിരുന്നു. അവന്റെ പക്കൽ മറ്റെന്തോ ഉണ്ടായിരുന്നു. ഇതിനും 100 വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ചിരുന്ന അതേ ദൈവം തന്നെ ഇപ്പോഴുമാകുന്നുവെന്ന് അവരുടെ അടുക്കൽ തിരികെ ചെന്നവരെ കാണിച്ചു കൊടുത്തു. അവൻ അതേ ദൈവം തന്നെയാണെന്ന് തെളിയിക്കുന്നതിനായി അവരുടെ മുമ്പിൽ അടയാളങ്ങളും അത്ഭുതങ്ങളും അവൻ പ്രവർത്തിച്ചു കാണിച്ചു. ഹോ, അവന്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അവൻ ഇന്നലെ ഇന്നും എന്നേക്കും അനന്യനാകുന്നു. കാലഘട്ടങ്ങൾ മാറും, സമയം മാറും, മനുഷ്യർ മാറും, എന്നാൽ ദൈവം മാറ്റമില്ലാത്തവനായി ശേഷിക്കുന്നു. അവനെല്ലായ്പ്പോഴും മാറ്റമില്ലാത്തവനാകേണ്ടിയിരിക്കുന്നു. അവന്റെ വചനം നിത്യമായ സത്യമാകുന്നു. അവൻ അതിൽ നിന്നും ഇടത്തോട്ടോ വലത്തോട്ടോ മാറാൻ കഴിയില്ല. അവൻ മാറ്റമില്ലാത്തവനായി എന്നേക്കും അവശേഷിക്കുന്നു. അതിനുശേഷം എന്താണ് സംഭവിച്ചതെന്ന് നാം കാണുന്നു. മോശ അടയാളങ്ങളുമായി ഇതാ അവിടേക്കെത്തുന്നു. ഞാൻ ദൈവസന്നിധിയിലായിരുന്നു, ഞാൻ ദൈവത്തെ കണ്ടിരിക്കുന്നു, ദൈവം മഹത്തായ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു. അവനൊരു ദിവ്യ രോഗശാന്തിയുടെ പ്രവൃത്തി അവിടെ നിർവഹിച്ചു. അവൻ അത്ഭുതമായിട്ട് വേറൊരു പ്രവൃത്തി അവിടെ ചെയ്തു. സ്വർഗത്തിലെ ദൈവം അവന് പ്രത്യക്ഷനായി എന്ന് അവൻ അവർക്ക് കാണിച്ചുകൊടുത്തു. പ്രകൃതിയാതീതമായ കാര്യങ്ങൾ പോയി കഴിഞ്ഞ് 100 വർഷങ്ങൾക്ക് ശേഷം ദൈവം ഇപ്പോഴും ജീവിച്ചിരിക്കുന്നുവെന്ന് അവൻ കാണിച്ചുകൊടുത്തു. ദൈവം അവനെ അയച്ചിട്ട് പറഞ്ഞു, ഞാനാകുന്നു എന്നുള്ളവൻ നിന്നെ അയച്ചിരിക്കുന്നു എന്നവരോട് പറയുക. ഞാനായിരുന്നു അല്ലെങ്കിൽ ഞാനായിരിക്കുമെന്നല്ല, എന്നാൽ ഞാൻ ആകുന്നു. അതൊരു വർത്തമാനകാല പദമാകുന്നു. ഞാനായിരുന്നു എന്നവനായിരുന്നില്ല. ജനങ്ങളെ പ്രകാരം ദൈവത്തെ അവകാശപ്പെട്ടിട്ട് പറയും, അത്ഭുതങ്ങളുടെ ദിവസങ്ങൾ കടന്നുപോയിരിക്കുന്നു, ദിവ്യരോഗശാന്തിയും അനുഗ്രഹങ്ങളും കഴിഞ്ഞുപോയിരിക്കുന്നു, എന്നിട്ടപ്പോഴും അവൻ ജീവിച്ചിരിക്കുന്ന ദൈവമാകുന്നു. അവൻ ഞാനാകുന്നു എന്ന അവനാകുന്നു എന്നെങ്ങനെ പറയാൻ കഴിയും? അവൻ ഞാനാകുന്നു എന്നവനാണെങ്കിൽ അവൻ മുൾപ്പടർപ്പിലായിരുന്ന അത്രയും തന്നെ യാഥാർത്ഥ്യമാകുന്നു. അവനവിടെ പ്രത്യക്ഷപ്പെട്ടപ്പോൾ ഉണ്ടായിരുന്നതായ JVHU എന്ന പേര് ഇതുവരെയും ഒരു വേദശാസ്ത്ര പണ്ഡിതനും പരിഭാഷ ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. അവർ അതിനെ യഹോവ എന്ന് വിളിക്കുന്നു. എന്നാൽ അതായിരുന്നില്ല, ആർക്കും അത് പരിഭാഷ ചെയ്യാൻ കഴിഞ്ഞിരുന്നില്ല. എന്തുകൊണ്ടാണെന്നാൽ അവൻ നിത്യനായവനാകുന്നു. ആമേൻ. അവൻ വെളിച്ചത്തിൽ വസിക്കുന്നു, അവൻ നിത്യതയിൽ വസിക്കുന്നു, അവൻ അമർത്യതയിൽ വസിക്കുന്നു എന്ന നീക്കമായി ഞാനാകുന്നു. ഹാലലൂയ. ആ ഉറച്ച പാറയിൽ എന്റെ വിശ്വാസം ഉറച്ചിരിക്കുന്നു. ആ സ്ഥാനത്ത് നിങ്ങൾ നങ്കൂരമിട്ട് കഴിഞ്ഞാൽ പിന്നെ യാതൊന്നിനും നിങ്ങൾക്ക് ഹാനി വരുത്തുവാൻ കഴിയുകയില്ല. കൊടുങ്കാറ്റ് അതിലടിക്കുകയും ഉലക്കുകയും ചെയ്തിരിക്കാം, എന്നാൽ എന്റെ നങ്കൂരം തിരശ്ശീലയ്ക്കുള്ളിലാകുന്നു. ഒരു പുരുഷനോ ഒരു സ്ത്രീയോ അത് സ്വീകരിച്ച് നങ്കൂരമിട്ട് കഴിഞ്ഞാൽ യാതൊന്നിനും പിന്നെ അതിൽ നിന്നും അവരെ ഇളക്കുവാൻ കഴിയുകയില്ല. അവരുടെ വിടുതലിന്റെ സമയമെത്തിയപ്പോൾ അവരത് കാണുവാൻ പരാജയപ്പെട്ടതുപോലെ സഭയുടെയും വിടുതലിന്റെ സമയമായിരിക്കുകയും മുമ്പോട്ട് മാർച്ച് ചെയ്യുന്നതിനുള്ള സമയമായിരിക്കുകയും ആകുന്നു. അത് സമീപിച്ചു കഴിഞ്ഞിരിക്കുന്നു. നോക്കൂ എന്റെ സ്നേഹിത, അവർക്ക് എന്തൊക്കെയുണ്ടായിരുന്നു? ആദ്യം വചനമായിരുന്നു, രണ്ടാമതൊരു പ്രവാചകനായിരുന്നു, മൂന്നാമത് അവരെ നയിക്കുന്നതിന് വഴി നടത്തുന്നതിന് ഒരു ദൂതനുണ്ടായിരുന്നു. അവർ മൂവരും തമ്മിൽ യോജിച്ചിരുന്നു. വചനം പ്രവാചകനോട് യോജിക്കുകയും പ്രവാചകൻ വചനത്തോട് യോജിക്കുകയും ചെയ്തു. ദൂതൻ അവർ മൂന്നുപേരോടും യോജിച്ചു. വചനം, പ്രവാചകൻ, ദൂതൻ, അങ്ങനെ അവർ മാർച്ച് ചെയ്യാൻ തയ്യാറായിരുന്നു. ഹോ, ദൈവമായ കർത്താവിന്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നാം അവസാന കാലത്തെത്തിയിരിക്കുന്നു. വചനവും പ്രവാചകനും ദൂതനും മൂന്നു പേരും കൂടി ഒത്തൊരുമിച്ചായിട്ട് ഒരു വലിയ സാക്ഷ്യമാകുന്നു. രണ്ട് മൂന്ന് സാക്ഷികളുടെ വായാൽ സകല കാര്യവും ഉറപ്പിക്കപ്പെടുന്നു. സത്യപ്രവാചകൻ എല്ലായ്പ്പോഴും വചനത്തോട് യോജിക്കും. ഏതൊരു ദൂതനും സത്യത്തെ സാക്ഷീകരിക്കും. ആമേൻ. നാം അണിയണിയായി പോകുന്നതിനുള്ള ഉത്തരവിനായി തയ്യാറായിരിക്കുന്നു. തീർച്ചയായും അവൻ ജനങ്ങളെ പുറത്തു കൊണ്ടുവന്നു. അവരുടെ വഴിയിൽ വെച്ച് അവർ പ്രവാചകനെതിരായും ദൂതനെതിരായും ദൈവത്തിനെതിരായും വചനത്തിനെതിരായും മത്സരിക്കാൻ തുടങ്ങി. അങ്ങനെ അവർ കുഴപ്പങ്ങളിലെത്തി. ഒരു സമ്മിശ്ര പുരുഷാരം അവരോടൊപ്പം പോന്നു എന്ന് ബൈബിൾ പറയുന്നു. ഒരു സമ്മിശ്ര പുരുഷാരം കടന്നു വന്നു. എന്തായിരുന്നു അത്? പ്രകൃതിയാതീതമായത് ചെയ്തു കഴിഞ്ഞിരുന്നു. അവിടെ അത്ഭുതങ്ങളും അടയാളങ്ങളും ഉണ്ടായിരുന്നു. ഏതൊരു വ്യക്തിയും ഏതൊരു മനുഷ്യനും അവൻ വന്നിരിക്കുന്നതായ തെരശ്ശീലയ്ക്ക് പിന്നിലുള്ള കാര്യങ്ങൾ കാണുവാൻ ആഗ്രഹിക്കുകയും ഏതെങ്കിലും ഒരു ദിവസം അവൻ അവിടേക്ക് പോകുകയും ചെയ്യും. അവൻ തെരശ്ശീലയ്ക്ക് പിന്നിൽ എന്താണെന്ന് കാണുവാൻ ആഗ്രഹിക്കുന്നു. എന്നാൽ പലപ്പോഴും പ്രകൃതിയാതീതമായ പ്രവൃത്തികൾ നിർവഹിക്കപ്പെട്ടതിന് ശേഷം ഒരു സമ്മിശ്ര പുരുഷാരം അതോടൊപ്പം പോകുന്നു. ലൂഥറിന്റെ കാലത്തും അത് തന്നെയാണ് സംഭവിച്ചത്. അന്ന് മുതൽ ദൈവം അവരെ പുറത്തു കൊണ്ടുവരാൻ ശ്രമിക്കുകയാണ്. ലൂഥറിന്റെ കാലത്ത് നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കുമെന്നായിരുന്നു. അവരത് ശ്രമിക്കുകയും പരീക്ഷിക്കുകയും ചെയ്തിട്ട് ആ പ്രകാരം തന്നെയാണെന്ന് കണ്ടു. ഒരു സമ്മിശ്ര പുരുഷാരം അവിടെ നിന്ന് പുറത്തു വന്നു. ലൂഥർ പോയി കഴിഞ്ഞ ഉടനെ തന്നെ എന്ത് സംഭവിച്ചു? അവർ സഭയെ സംഘടിപ്പിക്കുകയും ഒരു വലിയ പൌരോഹിത്യ സമ്പ്രദായമാക്കുകയും ചെയ്തു. അങ്ങനെ അവർ ചെയ്തപ്പോൾ സഭ തീരികെ തട്ടുപടിയിലായി. അതിനെ തുടർന്ന് ജോൺ വെസ്ലി വന്നു. അദ്ദേഹം മധ്യകാലത്തിലെ ശക്തനായ യോദ്ധാവായിരുന്നു. അദ്ദേഹം നേരെ പുറത്തിറങ്ങിയിട്ട് ആംഗ്ലിക്കൻ സഭയെ പരസ്യമായി എതിർത്തു. അവൻ കത്തോലിക്ക സഭയെയും ലോകത്തെയും പരസ്യമായി എതിർത്തിട്ട് ജനങ്ങൾ വിശുദ്ധരായി ജീവിക്കണമെന്ന് വിശുദ്ധനായ ദൈവം അരുളി ചെയ്യുന്നുവെന്ന് പ്രഖ്യാപിച്ചു. അവന്റെ വാഗ്ദത്തത്തിൽ, അതായത് ദൈവത്തിന്റെ വാഗ്ദത്തത്തിൽ അവൻ നിൽക്കുകയും ഒരത്ഭുതം നടത്തിക്കൊണ്ടുവരികയും ചെയ്തു. എന്ത് സംഭവിച്ചു? ഒരു സമ്മിശ്ര പുരുഷാരം അവനോടൊപ്പം യാത്ര തുടങ്ങി. വെസ്ലി പോയി കഴിഞ്ഞപ്പോൾ ഈ സമ്മിശ്ര പുരുഷാരം കടന്നു വന്നു. അവരെന്താണ് ചെയ്തത്? അവർ സഭയെ നശിപ്പിച്ചിട്ട് അവരിൽ പലർക്കും രക്തത്തിന്റെ പാട്ടുകൾ പോലും അവരുടെ സ്തുതിഗീതങ്ങളിൽ നിന്നും ഇല്ലാതാക്കി കളഞ്ഞു. തീർച്ചയായും അതിനെ തുടർന്ന് പെന്തിക്കോസ്തുകാർ വരികയും അവർ കൃപാവരങ്ങളെ കണ്ടുപിടിക്കാൻ തുടങ്ങുകയും ചെയ്തു. അവർക്ക് കൃപാവരങ്ങൾ ലഭിച്ച ഉടനെ തന്നെ ആ ചെറിയ കൂട്ടത്തിലെ ഏറ്റവും ചെറിയ കൃപാവരം അന്യഭാഷ സംസാരിക്കുകയായിരുന്നു. അത് അവസാനത്തേതും ഏറ്റവും ചെറിയതുമാകുന്നു. അതിനുശേഷം ദൈവം പൂർണ്ണ വൈദഗ്ധ്യം പ്രാപിച്ചിട്ടില്ലാത്ത കാര്യങ്ങളുമായി തുടങ്ങുകയും അവർക്കത് ഗ്രഹിക്കുവാൻ പോലും കഴിഞ്ഞിരുന്നില്ല. ഇവിടെ ശ്രദ്ധിക്കുക, കൃപാവരങ്ങളുടെ നിരയിൽ ആദ്യത്തെ കൃപാവരം എന്നത് ജ്ഞാനമാകുന്നു, രണ്ടാമത്തേത് പരിജ്ഞാനമാകുന്നു. നിങ്ങൾക്ക് ജ്ഞാനമില്ലെങ്കിൽ പരിജ്ഞാനം കൊണ്ട് എന്ത് ചെയ്യണമെന്ന് എങ്ങനെ അറിയാൻ കഴിയും? ശ്രേഷ്ഠ വരങ്ങളെ വാഞ്ചിപ്പീൻ ആദ്യമായിട്ട് ജ്ഞാനമാകുന്നു. നിങ്ങൾക്ക് ജ്ഞാനമില്ലെങ്കിൽ പരിജ്ഞാനം കൊണ്ടും അന്യഭാഷ സംസാരിക്കുന്നത് കൊണ്ടും അല്ലെങ്കിൽ മറ്റുള്ള ഈ കാര്യങ്ങൾ കൊണ്ടും എന്ത് ചെയ്യാൻ കഴിയും? അതിന് ജ്ഞാനത്തിന്റെ ആവശ്യമാകുന്നു, അതിന് ദൈവത്തിന്റെ ജ്ഞാനം ആവശ്യമാകുന്നു. അതിനെ നിന്റെ മാതാവെന്ന് വിളിക്കാന്ന് ശലോമോൻ പറഞ്ഞു. ശരി, എന്നാൽ അവരെന്താണ് ചെയ്യുന്നത്? പെന്തിക്കോസ്തുകാർ അന്യഭാഷയുടെ വരം സ്വീകരിക്കുകയും അതിൽ നിന്നും അവരൊരു സഭാസംഘടന ഉണ്ടാക്കുകയും ചെയ്തു. എന്നിട്ട് അവർ പോയി ഇതാകുന്നു അതേ എന്ന് പറഞ്ഞു. തീർച്ചയായും അവർ അത് തന്നെയാണ് ചെയ്തത്. ഒരു സമ്മിശ്ര പുരുഷാരം അവരോടൊപ്പം പോയി. ഇന്ന് പെന്തിക്കോസ്തുകാർക്ക് എന്ത് പറ്റിയിരിക്കുന്നു? അവരുടെ ഇടയിൽ രണ്ട് പക്ഷക്കാരാകുന്നു. അവരിൽ ഒന്ന് തണുത്തതും ആചാരപ്രകാരമായതും മുരട്ട സ്വഭാവക്കാരും അവർക്ക് കഴിയാവുന്നിടത്തോളം പശ പിടിച്ചവരുമാകുന്നു. മറ്റേ കൂട്ടാർ ഒരു വലിയ കൂട്ടം സിദ്ധാന്തങ്ങൾക്കും പിന്നാലെയാകുന്നു. അവരുടെ കയ്യിൽ നിന്നും എണ്ണയും രക്തവും ഒഴുകിയും അതുപോലെയുള്ള കാര്യങ്ങളുമായിട്ട് ദേശമൊട്ടുക്ക് അതിന് പരിശുദ്ധാത്മാവിന്റെ പ്രമാണമാണെന്ന് വിളിക്കുന്നു. കൂടാതെ തവളയും പല്ലുകളും ജനങ്ങളുടെ മേൽ നിന്ന് പുറത്തു ചാടുകയും അതിനുശേഷം അതിനെ പിടിച്ച് മധ്യത്തിലിടുകയും മറ്റും ചെയ്യുന്നു. സാത്താൻ ഒരു ഭൗതിക ശരീരമല്ലെന്ന് ഏതൊരു വ്യക്തിക്കും അറിയാം. യേശു ക്രിസ്തുവിന്റെ രക്തം ഒരു വ്യക്തിയുടെ മേൽ വീഴുന്നുവെങ്കിൽ അതൊരു ഭൗതിക ശരീരമായിട്ട് ക്രിസ്തു അതിൽ വന്നു കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളത് പിന്നെ ഒരു തെറ്റായ കാര്യമാകുന്നു. യേശു വരുമ്പോൾ എല്ലാ മുഴങ്കാലം മടങ്ങുകയും എല്ലാ നാവും ഏറ്റുപറയുകയും ചെയ്യുമെന്ന് ബൈബിൾ പറയുന്നു. മിന്നൽ കിഴക്ക് നിന്ന് പുറപ്പെട്ട് പടിഞ്ഞാറോളം വിളങ്ങും പോലെ മനുഷ്യപുത്രന്റെ വരവുമാകും. എല്ലാ മുട്ടും മടങ്ങും, എല്ലാ നാവും ഏറ്റുപറയും. അത് സത്യമാണെന്ന് നമുക്കറിയാം. അങ്ങനെ ഈ കാര്യങ്ങൾ സംഭവിക്കുന്നത് നാം കാണുമ്പോൾ, ഈ കാര്യങ്ങൾ വരുന്നത് നാം കാണുമ്പോൾ, പിന്നെ അവിടെ ഒരു മിശ്രിത പുരുഷാരം ഈ ജനങ്ങളോടൊപ്പം പോയിട്ടുണ്ടെന്ന് നമുക്കറിയാം. അതിന് കുറച്ച് സമയത്തിന് ശേഷം ഒരു പക്ഷക്കാർ ഒരു വശത്തായി അകലുകയും മറ്റേ പക്ഷക്കാർ വേറൊരു പക്ഷത്തായി അകലുകയും ചെയ്യുന്നു. അവിടെയാണ് നിങ്ങളുടെ മിശ്രിത പുരുഷാരം, അവിടെയാണ് വീണ്ടും നിങ്ങളുടെ പ്രതികരണം, അവിടെയാണ് നിങ്ങൾ ചെന്നെത്തുന്നത്. അങ്ങനെ ഇത് ചെയ്തു കഴിയുമ്പോൾ അവർ കാദേശ് ബർണി എന്ന സ്ഥലത്തെത്തിച്ചേരുന്നു. അങ്ങനെ അവർ കാദേശ് ബർണിയിൽ എത്തിച്ചെല്ലുമ്പോൾ അവിടെയാണ് ന്യായവിധിയുടെ സിംഹാസനം. അവിടെ പരീക്ഷകൾ സ്ഥിരപ്പെടുത്തിയിരിക്കണം. ഹോ ചെറിയ സഭയെ, നിങ്ങൾക്കത് മനസ്സിലാക്കാൻ മാത്രം കഴിഞ്ഞിരുന്നെങ്കിൽ, ഇവിടെയാണ് നാം ഒരു നിമിഷത്തേക്ക് ഇതൊന്ന് ഞെക്കിപ്പിഴിയാൻ ആഗ്രഹിക്കുന്നത്. ഇപ്പോൾ ശ്രദ്ധിച്ചു കേൾക്കുക. കാദേശ് ബർണിയ ഒരു പരീക്ഷയുടെ സമയമായിരുന്നു. ദൈവം കൈക്കൊള്ളുന്ന ഏത് മനുഷ്യനും പരീക്ഷിക്കപ്പെടേണ്ടതാകുന്നു. അതിൽ യാതൊരു ഒഴിവ് കഴിവുകളുമില്ല. ദൈവം താൻ കൈക്കൊള്ളുന്ന ഏത് മകനെയും പരിശോധിക്കുകയും പരീക്ഷിക്കുകയും ചെയ്യുന്നു. അത് ശരിയല്ലേ? ബൈബിൾ അപ്രകാരം ഇതിനെക്കുറിച്ച് പറയുന്നു. ഇപ്പോൾ ഈ പരീക്ഷകളും പരിശോധനകളും വരുന്നത് നമുക്ക് ശ്രദ്ധിക്കാം. രാജ്യങ്ങൾക്കും പരീക്ഷയുടെ സമയം വരുന്നുണ്ട്. ഞാനിത് പറയുമ്പോൾ ഞാനൊരു രാഷ്ട്രീയക്കാരനല്ല. ദൈവം തന്റെ സ്വന്തം രാജ്യം നടത്തുന്നു. ഈ ദേശങ്ങളെ അവൻ നടത്തുന്നില്ല, സാത്താനാണ് ഈ ദേശങ്ങളെ നടത്തുന്നത്. ഇവയിലെല്ലാ രാജ്യങ്ങളും സാത്താനാണ് നടത്തുന്നതെന്ന് ബൈബിൾ പറയുന്നു. എല്ലാ ദേശങ്ങളും സാത്താൻ നടത്തുന്നു. ഈ ദേശങ്ങൾക്ക് പരീക്ഷയുടെ സമയം വരുന്നത് ശ്രദ്ധിക്കുക. ഇസ്രായേലിന് പരീക്ഷയുടെ സമയം വന്നപ്പോൾ അത് പരാജയപ്പെട്ടുപോയി. അങ്ങനെ അത് പരാജയപ്പെട്ടപ്പോൾ ദൈവം ആ ദേശത്തെ ബാബേലിന് കൈവശമാക്കാനിടയാക്കി. ഒരു ദേശമായിട്ട് അത് പരാജയപ്പെട്ടുപോയി. റോമന് പരീക്ഷയുടെ സമയം വന്നപ്പോൾ അത് പരാജയപ്പെട്ടുപോയി. ഗ്രീക്കിന് പരീക്ഷയുടെ സമയം വന്നപ്പോൾ അത് പരാജയപ്പെട്ടുപോയി. ഫ്രാൻസിന് പരീക്ഷയുടെ സമയം വന്നപ്പോൾ അത് പരാജയപ്പെട്ടുപോയി. റഷ്യക്ക് പരീക്ഷയുടെ സമയം വന്നപ്പോൾ അത് പരാജയപ്പെട്ടുപോയി. ശ്രദ്ധിക്കുക, ദൈവത്തോട് ആദരവേറിയ ഹൃദയത്തോടെ ഞാനിത് പറയുകയാണ്. അമേരിക്കയുടെ പരീക്ഷയുടെ സമയം വരികയും അത് പരാജയപ്പെടുകയും ചെയ്തിരിക്കുന്നു. സുവിശേഷം കിഴക്ക് നിന്ന് പടിഞ്ഞാറ് വരെയും വടക്കു നിന്ന് തെക്ക് വരെയും പ്രസംഗിക്കപ്പെട്ടിരിക്കുന്നു. എല്ലാ സ്ഥലങ്ങളും എല്ലാ മുക്കും മൂലയും അവർ ചീകിയിരിക്കുന്നു. ബില്ലി ഗ്രഹാമിന്റെയും ജാക്ക് ഷൂളേഴ്സിന്റെയും ഓറൽ റോബർട്ട്സിന്റെയും വലിയ ഉണർവുകൾ കടന്നുപോയി കഴിഞ്ഞിരിക്കുന്നു. അവരോ, അവരിൽ നൂറോളം പേർ എല്ലാ മുക്കും മൂലയും ചീകിക്കഴിഞ്ഞിരിക്കുന്നു. സാത്താൻ അവർക്കൊരു ടെലിവിഷൻ കൊടുക്കുകയും ഈ മനുഷ്യരെ ആ ടെലിവിഷനിൽ കാണിക്കാൻ ദൈവം പ്രവർത്തിക്കുകയും ചെയ്തിട്ട് മദ്യശാലയിലുള്ള ഓരോ മദ്യപാനിയും അല്ലെങ്കിൽ അവൻ എവിടെയായിരുന്നാലും അവന് യാതൊരു ഒഴിവൊഴിവും പറയാൻ കഴിയാതെ നിൽക്കേണ്ടി വരും. അതേ ശ്രീമാൻ, പരീക്ഷയുടെ സമയമെത്തിയിരിക്കുന്നു. ഈ പ്രസംഗപീഠത്തിൽ നിന്നുകൊണ്ട് ഞാൻ എന്താണ് പറഞ്ഞിരുന്നത്? കഴിഞ്ഞ വർഷം അമേരിക്ക അതിന്റെ വിധികൽപ്പിതമായ തെറ്റ് ചെയ്തു. വിധികൽപ്പിതമായ തെറ്റ് എന്ന് ഞാൻ പറഞ്ഞിരുന്നു. തീർച്ചയായും അത് ചെയ്തിരുന്നു. അതിപ്പോൾ എന്ത് ചെയ്യുകയാണെന്ന് നോക്കുക. നിങ്ങൾക്കത് സാർക്കാരിക സംബന്ധങ്ങളിൽ കാണാവുന്നതാണ്. അവർ അറബ് ദേശങ്ങളുമായി സംബന്ധം പുലർത്താൻ ശ്രമിച്ചുകൊണ്ട് പോകുന്നു. ഇസ്രായേലിനെ ശപിക്കുന്നവനെല്ലാം ശപിക്കപ്പെടും എന്ന് ദൈവത്തിന്റെ വചനം പറയുന്നതെന്ന് നിങ്ങൾക്കറിയില്ലേ? തീർച്ചയായും ഞാൻ ഇസ്രായേലിനോടൊപ്പം നിൽക്കുന്നു, നമ്മുടെ നിലപാടെടുക്കാം, അവരതെടുക്കും എന്നുള്ളത് തീർച്ചയാണ്. അവർ തെറ്റായ കാര്യമാണ് ചെയ്യുന്നത്. തീർച്ചയായും സഹോദര, യഹൂദർക്ക് വിരോധമായി തിരിഞ്ഞ് സകല രാജ്യങ്ങളെ നോക്കുക, അവ മുങ്ങിപ്പോയി. ജർമ്മനി യഹൂദർക്കെതിരായി തിരിഞ്ഞിട്ട് അവരുടെ ശരീരങ്ങൾ ചുട്ട് ചാമ്പലാക്കിയപ്പോൾ ശ്രദ്ധിക്കുക, ഇന്നവരെന്താകുന്നുവെന്ന് നോക്കുക. യഹൂദർക്കെതിരായി തിരിഞ്ഞ ഇറ്റലിയെ നോക്കുക, മുസോളിനി അവരെ ഇറ്റലിയിൽ നിന്നും പുറത്താക്കി. ഇന്ന് ആ ദേശത്തെ നോക്കുക, ഇന്ന് നാം അവരെ തീറ്റുന്നില്ലെങ്കിൽ അവർ വിശന്ന് മരിച്ചു പോകും. ഇവിടെ സുവിശേഷം വന്നിട്ട് ദേശമൊട്ടുക്ക് വർഷങ്ങളായി ഒരു ദൈവയുടെ വിളി കൊടുക്കുകയും നാം അത് നിരസിച്ച് തള്ളിക്കളയുകയും ചെയ്യുന്നു. അങ്ങനെ ഇപ്പോൾ സാത്താൻ അവന്റെ ഇരിപ്പിടമെടുക്കുകയും ഈ രാഷ്ട്രീയ നേതാക്കളുടെ ഹൃദയങ്ങളെ ഇസ്രായേലിനെതിരായി തിരിക്കുകയും അവർ അറബ് ദേശങ്ങളുമായി വശീകരണത്തിലാകുകയും ചെയ്യുന്നു. സഹോദര, നാം എത്രയും നല്ലതായിരുന്നു അത്രയും അഴുക്കായിരിക്കുന്നു. അത് ശരിയാണ്, ലോകത്തെ പോലെ തന്നെ നാം മുങ്ങിപ്പോകും. ഞാൻ എന്റെ ദേശത്തെ സ്നേഹിക്കുന്നു, അതെന്തിനു വേണ്ടി നിലപാടെടുക്കുന്നുവോ ഞാൻ അത് ഇഷ്ടപ്പെടുന്നു. എന്നാൽ സഹോദര, എന്റെ കർത്താവിനെ ഞാൻ എല്ലാത്തിനും ഉപരിയായിട്ട് സ്നേഹിക്കുന്നു. ഞാൻ എന്റെ ദേശത്തെ അതിന്റെ മുട്ടിന്മേലായി നിൽക്കുന്നത് കാണുന്നത് ഇഷ്ടപ്പെടുന്നു. എന്നാൽ അവർ അതൊരിക്കലും ചെയ്യുകയില്ല എന്ന് ഞാൻ ഭയപ്പെടുന്നു. നാം അവസാന കാലത്തായിരിക്കുന്നു. എന്ത് സംഭവിച്ചിരിക്കുന്നു? ഒരു സമ്മിശ്ര പുരുഷാരം അകത്ത് കടന്നിരിക്കുന്നു. കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ സഭകൾ എപ്രകാരമായിരുന്നുവെന്ന് ശ്രദ്ധിക്കുക. അവർക്ക് പഴയ പരിഷ്കാരത്തോടുകൂടിയ വിശുദ്ധ സഭകൾ ഉണ്ടായിരുന്നു. അവർ ദൈവത്തിനും നീതിക്കായും വിശന്നിരുന്നു. സ്ത്രീകൾ യഥാർത്ഥ മഹിളകളെ പോലെ വസ്ത്രധാരണം ചെയ്യുകയും നടക്കുകയും ചെയ്തിരുന്നു. പുരുഷന്മാർ പുരുഷന്മാരെ പോലെ തന്നെ വസ്ത്രധാരണം ചെയ്യുകയും നടക്കുകയും ചെയ്തിരുന്നു. ജനങ്ങൾ ഞായറാഴ്ച രാവിലെ പള്ളിയിൽ പോകുകയും അവർക്ക് പഴയ പരിഷ്കാരത്തോടുകൂടിയ രാത്രി മുഴുവൻ പ്രാർത്ഥനാ യോഗങ്ങളും ഉണ്ടായിരുന്നപ്പോൾ അവർക്കൊരു ഉണർവുണ്ടായിരുന്നു. ദൈവം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അവൻ അവരുടെ സകല ശത്രുക്കളെയും അവരുടെ മുമ്പിൽ നിന്നും നീക്കിക്കളഞ്ഞു. അവർ യാത്രയിലായിരുന്നു, എന്നാൽ ആഖാന്റെ പെൺകെട്ടി പാളയത്തിൽ കടന്നപ്പോൾ പിന്നെ നാശമല്ലാതെ യാതൊന്നും ശേഷിച്ചിരുന്നില്ല. നാം നമ്മുടെ യാത്രയിലായിരിക്കുന്നു. ദൈവം തന്റെ വചനത്തെ പാലിക്കുന്നു. പരീക്ഷയുടെ സമയം വന്നു. ലൂഥറൻ സഭയുടെ പരീക്ഷയുടെ സമയം വന്നു. മെതഡിസ്റ്റ് സഭയ്ക്ക് പരീക്ഷയുടെ സമയം വന്നു. പെന്തിക്കോസ്റ്റ് സഭയ്ക്ക് പരീക്ഷയുടെ സമയം വന്നു. എല്ലാ സഭകൾക്കും പരീക്ഷയുടെ സമയം വരും. എല്ലാ വ്യക്തികൾക്കും അത് വരും. അത് പരീക്ഷയുടെ സമയമാകുന്നു. നിങ്ങൾ ശരിയാണോ എന്നറിയുന്നതിന് ഒരൊറ്റ വഴി മാത്രമേ ഉള്ളൂ. ദൈവത്തിന്റെ നിത്യമായ പ്രാഥമിക രേഖാരൂപമായി നിൽക്കുക. വചനത്തോടൊപ്പം നിൽക്കുക. ദൈവം എന്താണോ പറയുന്നത് അത് ശരിയാണെന്ന് പറയുക. അതിൽ നിന്നും യാതൊന്നും കുറവായോ കൂടുതലായോ എടുക്കരുത്. ദൈവത്തിന്റെ വചനം നിറയെ വാഗ്ദത്തങ്ങളുമായിട്ട് നമ്മളുടെ പക്കലുള്ളപ്പോൾ അതിന് പകരമായി ഇതും അതും മറ്റേതും നമുക്ക് എന്തിനുണ്ടായിരിക്കണം? അതേ ശ്രീമാൻ, നമുക്ക് എന്തെങ്കിലും പകരമായിട്ട് എടുക്കേണ്ട ആവശ്യമില്ല. സത്യം ഇതാകുന്നു. ദൈവം തന്റെ വചനത്തെ പാലിക്കുന്നു. എത്ര രുക്തി യഹിതമായി അത് കാണപ്പെട്ടാലും അതൊരു കാര്യമല്ല. ദൈവം എങ്ങനെയൊക്കെയാലും തന്റെ വചനത്തെ പാലിക്കുന്നു. അവൻ തീർച്ചയായും അത് ചെയ്യുന്നു. നിങ്ങളുടെ അപ്പച്ചനോട്, നിങ്ങളുടെ വലിയപ്പൻ ഈ തെരുവുകളിൽ കൂടെ കുതിരകളില്ലാതെ വണ്ടികൾ പോകുന്ന ഒരു സമയം വരുമെന്ന് പറയുകയാണെങ്കിൽ എന്ത് പറയും? അദ്ദേഹം ആ മനുഷ്യനെ ഒരുപക്ഷെ പരിഹസിച്ചെന്നിരിക്കാം. എന്നാൽ അതങ്ങനെ തന്നെ ഇവിടെയായിരിക്കുന്നു. ശരിയാണ്. എങ്കിൽ ഈ വലിയ പ്രവചനങ്ങൾ നൽകപ്പെട്ടിരിക്കുന്ന മറ്റുള്ള ഈ കാര്യങ്ങളെക്കുറിച്ച് എന്ത് പറയുന്നു? എന്നാൽ നാം ഇവിടെയായിരിക്കുന്നു. എന്നാൽ ഏതെങ്കിലും ഒരു ദിവസം ദൈവപുത്രന്റെ മഹത്വമേറിയ രാജ്യത്തുമായി യേശു വരും. അവനത് ചെയ്യുമെന്ന് വാഗ്ദത്തം ചെയ്തിരിക്കുന്നു. അവൻ പാപത്തെ ന്യായം വിധിക്കുമെന്ന് വാഗ്ദത്തം ചെയ്തിരിക്കുന്നു. സഹോദര, നിങ്ങൾ ഒന്നുകിൽ പാപത്തിനു വേണ്ടി ഒരുക്കപ്പെട്ട ദൈവത്തിന്റെ ബലിയെ സ്വീകരിക്കും, അല്ലെങ്കിൽ നിങ്ങൾ ഒറ്റയ്ക്ക് ന്യായവിധിയിൽ നിൽക്കും. അത് ദേശമായാലും സഭയായാലും വ്യക്തിയായാലും പരീക്ഷയുടെ സമയമാകുന്നു. ശ്രദ്ധിക്കുക, അവർ 12 പേരെ അവരെന്ത് പറയുമെന്ന് അറിയാനായി അയച്ചു. അവരിൽ 10 പേർ തിരികെ വന്ന്, ഓ, നമുക്കത് കഴിയില്ല, അത് അസാധ്യമാണ്, നമുക്കത് പിടിച്ചെടുക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞു. എന്നാൽ കാലേബും യോശുവയും ഒരു മരക്കുറ്റിയിൽ കയറിയിട്ട് നമുക്കതിന് കഴിയും, നാം അത് കൈവശമാക്കുന്നതിന് കഴിവുള്ളവരാണ് എന്ന് പറഞ്ഞു. അതെന്തുകൊണ്ടാണെന്നാൽ നിങ്ങൾ എന്താണ് നോക്കുന്നത് അത് അതിനെ ആശ്രയിച്ചിരിക്കുന്നു. നിങ്ങളതിന് പുറമെ നോക്കുകയാണെങ്കിൽ അത് ഈ രീതിയിൽ കാണപ്പെടുമോ? അല്ലെങ്കിൽ ജനങ്ങൾ എന്താണോ പറയുന്നത് അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും എന്താണോ പറയുന്നത് എന്നുള്ള കാര്യം നോക്കരുത്. അത് ദൈവത്തിന്റെ വചനത്തിന് വിപരീതമാണെങ്കിൽ വചനത്തോടൊപ്പം നിന്നുകൊള്ളുക. ദൈവം ആ ദേശം അവർക്ക് വാഗ്ദത്തം ചെയ്തിരുന്നു. അവിടെയാണ് കാലേബും മറ്റുള്ളവരും അവരുടെ പ്രത്യാശ വെച്ചിരുന്നത്. മോശപ്രകാരം അവരെ തിരുത്തിയെന്ന് ആവർത്തന പുസ്തകം വായിച്ചു നോക്കുക. ഞാൻ ഇത് ചെയ്തു, ഞാൻ അത് ചെയ്തു എന്ന് പറഞ്ഞപ്പോൾ ദൈവം ഇത് ചെയ്തു, അവൻ ഇത് കൽപ്പിച്ചിരുന്നു, നിങ്ങളോ കേട്ടില്ല എന്ന് പറഞ്ഞു. ദൈവം തന്റെ വാഗ്ദത്തത്തിൽ തന്നെ നിൽക്കുന്നു. ഹോ, ചിലപ്പോൾ ഇത് കഠിനമായി കാണപ്പെട്ടിരിക്കും. നിങ്ങളിത് ശ്രദ്ധിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഇത് കഠിനമാണ്, ഇതൊരു പോരാട്ടമാണ്. അവർ മിസ്രൈവിലായിരിക്കുമ്പോഴേ ദൈവം പറഞ്ഞു, ഞാൻ ഈ ദേശവും അതിലുള്ളതെല്ലാം നിങ്ങൾക്ക് തന്നിരിക്കുന്നു. അവനൊരിക്കലും ഞാൻ നിങ്ങളെ ഇവിടെ നിന്ന് പറിച്ചെടുത്ത് അവിടെ കൊണ്ടുപോയി ഇരുത്തുന്നതാണെന്ന് പറഞ്ഞിരുന്നില്ല. അവർക്കുണ്ടായിരുന്ന ഓരോ ഇഞ്ച് സ്ഥലത്തിന് വേണ്ടിയും അവർക്ക് യുദ്ധം ചെയ്യേണ്ടിയിരുന്നു. ദൈവം യോശുവയ്ക്ക് ഉത്തരവ് കൊടുത്തപ്പോൾ അവനോട് പറഞ്ഞു, നിന്റെ ദൈവമായ യഹോവ നിന്നോട് നീ പോകുന്നിടത്തൊക്കെയും നിന്നോട് കൂടെ ഉള്ളതുകൊണ്ട് ഉറപ്പും ധൈര്യമുള്ളവനായിരിക്കുക. അതുകൊണ്ട് ഭയപ്പെടരുത്, ഭ്രമിക്കുകയുമരുത്. നീ പോകുന്നിടത്തൊക്കെയും നിന്റെ ദൈവമായ യഹോവ നിന്നോട് കൂടെയുണ്ട്. അതെന്തായിരുന്നാലും, എത്ര കഠിനമായിരുന്നാലും, എത്ര വലിയ പ്രതിബന്ധമായിരുന്നാലും അതൊരു പ്രശ്നമല്ല. അത് കൂരിരുൾ താഴ്വരയിൽ കൂടിയായിരുന്നാലും നീ പോകുന്നിടത്തൊക്കെയും നിന്റെ ദൈവമായ യഹോവ നിന്നോട് കൂടെയുണ്ട്. ഹോ, യോശുവയ്ക്ക് അപ്രകാരം ഇസ്രായേൽ ജനതയെ വിളിച്ചു കൂട്ടിയിട്ട് ഇവിടെ നിന്നുകൊണ്ട് ദൈവത്തിന്റെ മഹത്വത്തെ കാണുക എന്ന് പറയാൻ കഴിയുമായിരുന്നു. ദൈവം തന്റെ വചനത്തോടു കൂടെയായിരുന്നു. ദൈവം തന്നെ ആ വാഗ്ദത്തം നടത്തിയിരുന്നു. ദൈവം യോശുവയോട് പറഞ്ഞു, നിങ്ങളുടെ ഉള്ളങ്കാൽ ചവിട്ടുന്ന സ്ഥലമൊക്കെയും ഞാൻ നിങ്ങൾക്ക് തന്നിരിക്കുന്നു, അത് നിന്റേതാകുന്നു. ആമേൻ. ഇത് രക്ഷയ്ക്ക് വേണ്ടിയോ, ദിവ്യരോഗശാന്തിക്ക് വേണ്ടിയോ, കൂടുതൽ അനുഗ്രഹങ്ങൾക്ക് വേണ്ടിയോ, അങ്ങനെ ദൈവം വാഗ്ദത്തം ചെയ്തിരിക്കുന്ന എന്തിനു വേണ്ടിയാണെങ്കിൽ തന്നെയും പിന്നെ അവിടെ കാൽപ്പാടുകൾ ഇടുക. ആമേൻ. നിന്റെ ഉള്ളങ്കാൽ ചവിട്ടുന്ന സ്ഥലമൊക്കെയും ഞാൻ നിനക്ക് അവകാശമായി തരുന്നു. ദൈവം അത് വാഗ്ദത്തം ചെയ്തു. ദൈവം തന്റെ വചനത്തെ പാലിക്കുന്നു. ദൈവത്തിന്റെ വചനം എന്നേക്കും സത്യമാകുന്നു. ഞാനത് വിശ്വസിക്കുന്നു. നിങ്ങളത് വിശ്വസിക്കുക. സഹോദരന്മാരെ, ഇത് നമുക്ക് കാൽപ്പാടുകൾ ഉണ്ടാക്കേണ്ട സമയമാകുന്നു. നമുക്ക് ഈ പാളയത്തിൽ തന്നെ നിൽക്കാൻ കഴിയില്ല. അഗ്നി മുമ്പോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് നമുക്കും തേജസ്സിന്മേൽ തേജസ് പ്രാപിച്ച് ബൈബിളിലെ അനുഭവത്തിൽ നിന്നും ബൈബിളിലെ അനുഭവത്തിലേക്കായിട്ട് മുമ്പോട്ട് നീങ്ങാം. നാം വെളിപ്പെട്ടിട്ട് നമ്മുടെ ഹൃദയങ്ങളെ തുറന്ന് ദൈവത്തെങ്കിലേക്ക് നമ്മുടെ കൈകളെ ഉയർത്താം. സ്വബോധമുള്ളവരായിരിക്കുക. ബൈബിളിൽ തന്നെ നിൽക്കുക. അതിന് പുറത്തായി പോകരുത്. അവിടെ തന്നെ നിൽക്കുക. പിന്തുടരുക. നമുക്ക് ദൈവത്തിന്റെ പ്രവാചകനുണ്ട്. നമുക്ക് ദൈവത്തിന്റെ വചനമുണ്ട്. നമ്മുടെ മക്കൾ ദൈവത്തിന്റെ ദൂതനുമുണ്ട്. അന്നാളുകളിൽ അവൻ അവരെ നയിച്ചതുപോലെ അവൻ ഇന്ന് സഭയെ നയിക്കുന്നു. അത് കൃത്യമായും ശരിയാണ്. ദൈവത്തിന്റെ വചനം നമ്മുടെ മുമ്പിലായിരിക്കുകയും ദൈവത്തിന്റെ പ്രവാചകൻ പരിശുദ്ധാത്മാവായും ദൈവത്തിന്റെ ദൂതൻ സഭയെ നയിക്കുകയും ചെയ്യുന്നു. നാം അഗ്നിസ്തംഭത്തിന്റെ ദൈവത്തിന്റെ മഹത്വത്തോടുകൂടി ക്രിസ്തുവേശുവിൽ സ്വർഗീയ സ്ഥാനങ്ങളിലായി നീങ്ങിക്കൊണ്ടിരിക്കുന്നു. ഇപ്പോൾ നാം അവന്റെ പുത്രന്മാരും പുത്രിമാരുമാകുന്നു. വചനത്തിന്റെ മഹത്തായ വെളിപാട് പരിശുദ്ധാത്മാവ് നമ്മുടെ ഹൃദയത്തിന്റെ ആഴത്തിലേക്കിറങ്ങിയും രക്ഷയുടെയും നീതിപരമായ ജീവിതത്തിന്റെയും സ്നേഹത്തിന്റെയും ആനന്ദത്തിന്റെയും ദീർഘക്ഷമയുടെയും നന്മയുടെയും സൗമ്യതയുടെയും ഇന്ദ്രിയ ജയത്തിന്റെയും വൃക്ഷങ്ങളെ കൊണ്ടുവരുന്നു. തീർച്ചയായും അതാകുന്നു. ഇത് ബ്രണഹാം കൂടാരത്തിന് വേണ്ടിയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും കൂടാരത്തിന് വേണ്ടിയോ മാത്രമായി സംഭവിക്കുന്നില്ല. ഇത് വ്യക്തിപരമായിട്ട് സംഭവിക്കുന്നു. ബ്രണഹാം കൂടാരത്തിലുള്ള എല്ലാവരും കൂടി ഏക മനസ്സോടെ ഒത്തൊരുമിച്ചാൽ അത് ദൈവത്തിന് വേണ്ടി ഒരു വലിയ സമൂഹമായിട്ട് മുമ്പോട്ട് പോകും. എന്നാൽ ബ്രണഹാം കൂടാരത്തിൽ ഇപ്രകാരം പോകുന്നതിന് ഒന്ന് മാത്രമേ ഉള്ളൂവെങ്കിൽ ദൈവം ആ ഒരാളോടുകൂടി മാത്രമായി മുമ്പോട്ട് പോകും. അത് ചെയ്യുന്നതിനുള്ള ഏക വഴിയെന്നത് ആ നിരയിൽ ചെന്ന് വീണിട്ട് അണിയാകുക എന്നതാകാണ്. കർത്താവിന്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ദൈവം തന്റെ വചനത്തെ പാലിക്കുന്നു. ഈ ജനങ്ങൾ പറഞ്ഞു, നമുക്കതിന് കഴിയില്ല, നമുക്കവിടെ ഒരു ഉണർവ് നടത്താൻ കഴിയില്ല, എല്ലാ കാര്യങ്ങളും നമുക്കെതിരാണ്. ഓ ദൈവമേ, അവിടെ അമോരിയരും ഹീത്യരും മറ്റെല്ലാമുണ്ട്. അവരെല്ലാം അധികായകന്മാരാകുന്നു. ഞങ്ങൾക്ക് തന്നെ ഞങ്ങൾ വെട്ടുക്കിളികളെ പോലെ തോന്നി. എന്നാൽ ഏകദേശം 40 വയസ്സ് മാത്രം പ്രായമുള്ള യോശുവ നെഞ്ചത്തടിച്ചു. കാലേബ് അവിടെ നിൽപ്പുണ്ടായിരുന്നു. കാലേബ് പറഞ്ഞു, നിങ്ങൾക്കറിയാമോ, അത് ജയിപ്പാൻ നമുക്ക് കഴിയും. ഹോ സഹോദര, ആ ചെറിയ വളഞ്ഞ മൂക്കോടുകൂടിയ യഹൂദൻ മേലോട്ടും താഴോട്ടും ചാടിക്കൊണ്ട് പറഞ്ഞു, നമുക്കത് ജയിക്കാൻ കഴിയും. നമുക്കത് കഴിയുമെന്നല്ല, നമുക്കത് ജയിപ്പാൻ കഴിയും. കാരണം ദൈവം അപ്രകാരം കൽപ്പിച്ചിരിക്കുന്നു. അത് അതിനെ ഉറപ്പിച്ചിരുന്നു. സഹോദര, നമുക്ക് രോഗശാന്തി നടത്താൻ കഴിയും. നമുക്ക് അത്ഭുതങ്ങൾ നടത്താൻ കഴിയും. നമുക്ക് ഉണർവിന് കഴിയും. നമുക്ക് അനുഗ്രഹങ്ങൾ പ്രാപിക്കാൻ കഴിയും. എന്തുകൊണ്ടാണ്? ദൈവം അപ്രകാരം കൽപ്പിച്ചിരിക്കുന്നു. നമുക്കൊരു യഥാർത്ഥ പെന്തിക്കോസ്തിന് കഴിയും. നമുക്കൊരു യഥാർത്ഥമായ ഉണർവിന് കഴിയും. ദൈവം അപ്രകാരം കൽപ്പിച്ചിരിക്കുന്നു. ദൈവം തന്റെ വാഗ്ദത്തത്തെ പാലിക്കുന്നു. ദൈവം തന്റെ വാഗ്ദത്തത്തെ തന്റെ അനുഗ്രഹങ്ങളുമായി പാലിക്കുന്നത് പോലെ തന്നെ തന്റെ വാഗ്ദത്തത്തെ തന്റെ ന്യായവിധിയുമായി പാലിക്കുന്നു. നമുക്ക് ന്യായവിധി അല്ലെങ്കിൽ അനുഗ്രഹത്തെ എടുക്കേണ്ടതായിരിക്കുന്നു. നാം മുമ്പോട്ട് നടന്നിരിക്കണം അല്ലെങ്കിൽ പിമ്പോട്ട് നടന്നിരിക്കണം. നാം അവനോടുകൂടെ പോയിരിക്കണം അല്ലെങ്കിൽ ഒറ്റയ്ക്ക് പോകണം. ഇതുമായിട്ട് ആർക്കും അവിടെ പോകാൻ കഴിയില്ല. അവന്റെ വചനത്തിൽ നിന്നുകൊള്ളുക. ഇപ്പോൾ മഹത്വത്തിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞിരിക്കുന്ന എന്റെ ഒരു നല്ല സുഹൃത്തിനെ കുറിച്ച് എനിക്ക് ഓർമ്മ വരുന്നു. ഓ, ആ വാഴ്ത്തപ്പെട്ട സഹോദരൻ! അദ്ദേഹം ഒരു വിശുദ്ധനായ മനുഷ്യനും പരിശുദ്ധാത്മാവിൽ നിറഞ്ഞവനുമായിരുന്നു. അദ്ദേഹത്തിന്റെ പേര് പോൾ റാഡർ എന്നായിരുന്നു. ഒരു വട്ടം പശ്ചിമത്തട്ടിൽ വെച്ച് അദ്ദേഹം മരിക്കുന്നതിന് മുമ്പുണ്ടായ ഈ സാക്ഷ്യത്തെക്കുറിച്ച് നിങ്ങൾക്കറിയാമായിരിക്കും. എന്നെ പ്രസംഗപീഠത്തിലേക്ക് വിളിക്കുന്ന വിശ്വസിക്കുക മാത്രമെന്ന പാട്ട് അദ്ദേഹം എഴുതിയതാകുന്നു. ഇന്ന് പോൾ മഹത്വത്തിലായിക്കൊണ്ട് ആയിരം ആയിരം ജനങ്ങൾ വ്യത്യസ്തമായ ഭാഷകളിൽ ഈ പാട്ട് പാടുന്നത് അദ്ദേഹം കേൾക്കുന്നുണ്ടോ എന്ന് ഞാൻ ആശ്ചര്യപ്പെട്ടു പോകുന്നു. അദ്ദേഹത്തിന്റെ മുമ്പിൽ കീറിപ്പറഞ്ഞ പാദരക്ഷകളോടും കഴുത്തിൽ കെട്ടുവാൻ ഒരു ടൈ പോലുമില്ലാതെ തലമുടി വെട്ടാൻ തന്നെ കഴിവില്ലാതെ ഇരുന്നിരുന്ന എന്നെ കൊണ്ട് ദൈവം ആ പാട്ട് ലോകം മുഴുവൻ എത്തിക്കുമെന്ന് അവൻ എങ്ങനെ അറിയാൻ കഴിയുമായിരുന്നു. ദൈവം തന്റെ വചനത്തെ പാലിക്കുന്നു. യഹോവയായ ഞാനതിനെ നട്ടു, ക്ഷണം പ്രതി ഞാനതിനെ നനയ്ക്കും, ആരും അവയെ എന്റെ കയ്യിൽ നിന്ന് പിടിച്ചു പറിക്കുകയുമില്ല. അത് കാഴ്ചയ്ക്ക് മുങ്ങിപ്പോകുന്നത് പോലെ തോന്നും, എന്നാൽ അതൊരിക്കലും മുങ്ങിപ്പോകയില്ല. ഓ, അന്ന് രാത്രിയിൽ ആ ചെറിയ പടകിൽ എല്ലാ ആശകളും പോയി കഴിഞ്ഞ് തിരമാലയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അടിക്കുമ്പോൾ അതിന്റെ അവസാന നാഴിക എത്തിയിരിക്കുന്നു തോന്നുമായിരുന്നു. എന്നാൽ പെട്ടെന്ന് തീരെ ശാന്തമായിട്ട് ആരോ വെള്ളത്തിന്മേൽ നടന്നു വരാൻ തുടങ്ങി. അവനെല്ലായ്പ്പോഴും അവിടെയുണ്ട്. അവൻ ഒരിക്കലും താമസിക്കുകയില്ല. ഒരു തിരമാല കൂടി മാത്രം ആ പടക് മുങ്ങിപ്പോകുമായിരുന്നു. എന്നാൽ അവൻ എല്ലായ്പ്പോഴും അവിടെയുണ്ട്. തീർച്ചയായും ആ ദിവസം ബാബിലോണിൽ വെച്ച് എബ്രായ മക്കൾ എരിയുന്ന തീച്ചൂളയിലേക്ക് നടക്കുമ്പോൾ അവരുടെ അവസാനം എത്തിയതായി കാണപ്പെട്ടിരുന്നു. എന്നാൽ അവർ അതിനുള്ളിലെത്തിയപ്പോൾ അവിടെ ദൈവപുത്രന്റെ സദൃശനായ ഒരുവൻ അവരോടൊപ്പം നിന്നിരുന്നു. അവൻ എല്ലായ്പ്പോഴും അവിടെയുണ്ട്. അവൻ ഒരിക്കലും താമസിക്കയില്ല. അവൻ തന്റെ വചനത്തെ പാലിക്കുന്നു. ഞാൻ നിങ്ങളോട് കൂടെയിരിക്കും, കൂരിരുൾ താഴ്വരയിൽ കൂടി നടന്നാലും ഞാൻ ഒരു അനർത്ഥവും ഭയപ്പെടുകയില്ല എന്ന് ദാവീദ് പറഞ്ഞു. അവൻ എല്ലായ്പ്പോഴും അവിടെയുണ്ട്. അവൻ തന്റെ വചനത്തെ പാലിക്കുന്നു. അവൻ നിത്യനായനും സത്യനായനുമാകുന്നു. അവന് പരാജയപ്പെടാൻ കഴിയുകയില്ല. അവന്റെ വചനത്തിന് പരാജയപ്പെടാൻ കഴിയില്ല. ആകാശവും ഭൂമിയും ഒഴിഞ്ഞുപോകും, എന്റെ വാക്കുകളോ ഒഴിഞ്ഞുപോകയില്ല. ഒരു വട്ടം തനിക്കൊരു ബുദ്ധിമുട്ടുണ്ടായി എന്ന് പോൾ പറഞ്ഞു. അദ്ദേഹം പുറത്തൊരു ദ്വീപിലായിരുന്നിട്ട് അവനൊരു പനിയേൽക്കുകയും ഒരു ഡോക്ടറിന്റെ അടുക്കൽ എത്തുന്നതിന് 100 മൈലോളം അകലെയുമായിരുന്നു. അവിടെയുള്ള ചതുപ്പ് നിലത്തെ കറുത്ത വെള്ളപ്പനി അവന് പിടിച്ചിട്ട് അത് പെട്ടെന്ന് മരണമായിരുന്നു. അങ്ങനെ ഇരുളുവാൻ തുടങ്ങിയപ്പോൾ തന്റെ വിശ്വസ്തയായ ഭാര്യയോട് അദ്ദേഹം പറഞ്ഞു, പ്രിയേ, നീ എന്റെ അടുക്കൽ നിന്ന് പ്രാർത്ഥിക്കുക. ഈ മുറിയിൽ അത്രയധികം ഇരുട്ടായിക്കൊണ്ടിരിക്കുന്നു. എന്നാൽ ഞാൻ ദൈവത്തിൽ വിശ്വസിക്കുന്നു. എന്ത് സംഭവിക്കുമെന്ന് ഞാൻ കാര്യമാക്കുന്നില്ല. ഞാൻ ദൈവത്തിൽ വിശ്വസിക്കുന്നു. ഞാൻ അതുമായി തന്നെ നിൽക്കും. അതുകൊണ്ട് പ്രിയേ, നീ ഇവിടെ നിന്ന് തന്നെ പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞു. അങ്ങനെ അവൾ പ്രാർത്ഥിച്ചു. അപ്പോൾ കൂടുതൽ ഇരുട്ടേറിയിട്ട് അദ്ദേഹം പറഞ്ഞു, പ്രിയേ, ഈ മുറി ഇരുട്ടായിക്കൊണ്ടിരിക്കുന്നു. എന്നാൽ ഓ, എനിക്ക് സമാധാനം അനുഭവപ്പെടുന്നു. അതിന് കുറച്ച് സമയശേഷം അത് കൂടുതൽ ഇരുട്ടായിട്ട് അദ്ദേഹം ഒരു സ്വപ്നത്തിലേക്ക് കടന്നു. താൻ സ്വപ്നം കാണുകയാണെന്ന് അദ്ദേഹത്തിന് തോന്നി. അപ്പോൾ താൻ വന്നിരുന്ന തന്റെ ദേശമായ ഓറിജിനിലേക്ക് തിരികെയായിട്ട് കുറച്ച് തടിവെട്ടുകയായിരുന്നു. അദ്ദേഹത്തിന്റെ ബോസ് പറഞ്ഞപ്പോൾ, അവിടെയുള്ള മലയുടെ മുകളിൽ ചെന്ന് എനിക്ക് വേണ്ടി ഒരു മരം മുറിച്ചു കൊണ്ടുവരിക. അതിന് ഇത്ര ഇഞ്ചും ഇത്ര അടി നീളവും ഉണ്ടായിരിക്കണം. അത് വെട്ടി എന്റെ അടുക്കൽ കൊണ്ടുവരിക. ശരി ബോസ്, ഞാനത് ചെയ്യാമെന്ന് അദ്ദേഹം പറഞ്ഞു. അങ്ങനെ അദ്ദേഹം ചെന്നൊരു മരം വെട്ടി വീഴ്ത്തിയിട്ട് തന്റെ കോടാലി അതിൽ ഉറപ്പിച്ചിട്ട് കുനിഞ്ഞ് അത് പൊക്കിയെടുക്കാൻ ശ്രമിച്ചു. എന്നാൽ അദ്ദേഹത്തിന് അത് പൊക്കാൻ കഴിഞ്ഞില്ല. എന്നിട്ട് പറഞ്ഞു, എനിക്കെന്റെ ശക്തി നഷ്ടപ്പെട്ടിരിക്കുന്നു. എനിക്കിനി മുമ്പോട്ട് പോകാൻ കഴിയില്ല. എനിക്കെന്റെ ശക്തി നഷ്ടപ്പെട്ടിരിക്കുന്നു. അദ്ദേഹം പറഞ്ഞു, ഇവിടെ ഇതാ, ഞാനൊരു വലിയ മനുഷ്യനാകുന്നു. 200 പൗണ്ടിലധികം എനിക്ക് ഭാരമുണ്ട്. എനിക്ക് വലിയ മാംസപേശികളുണ്ട്. ഞാൻ എന്റെ 2 മുട്ടും കൂടി ചേർത്തിട്ട് എത്ര വലിപ്പത്തിലുള്ള തടി പൊക്കിയും എനിക്കത് ഉയർത്താൻ കഴിഞ്ഞിട്ട് അവർ അതിനടിയിൽ ചങ്ങലിടുകയും ചെയ്തിരുന്നു. എന്നാൽ ഇവിടെ ഇതാ, അതിന്റെ ഒരു കൊമ്പ് പോലും എനിക്ക് പൊക്കാൻ കഴിയുന്നില്ല. ഞാൻ മൽപിടുത്തം നടത്തുകയും ശ്രമിക്കുകയും എന്റെ ശക്തി പോകുന്നതുവരെ നോക്കുകയും ചെയ്തിട്ട് പറഞ്ഞു, ഓ, എനിക്ക് എന്ത് ചെയ്യാൻ കഴിയും? എന്നിട്ട് പറഞ്ഞു, ഞാൻ അവിടെയുള്ള ഒരു മരത്തിലേക്ക് ചാരിയിരുന്നു. ഓ, എത്ര കഷ്ടമായിരിക്കുന്നു. എന്റെ ബോസിന് ഈ ചെറിയ മരം ആവശ്യമായിട്ട് അത് താഴെ വരെ എടുത്തുകൊണ്ട് പോകാൻ പോലും എനിക്ക് കഴിഞ്ഞില്ലല്ലോ എന്ന് പറഞ്ഞു. ഓ, നമ്മുടെ ബോസിന് എന്താണ് ആവശ്യം? അവന് കരയും ചുളുക്കവുമില്ലാത്ത ഒരു സഭ ആവശ്യമായിരിക്കുന്നു. അവന് രക്തത്താൽ കഴുകപ്പെട്ട ഒരു കൂട്ടം ജനങ്ങളെ ആവശ്യമായിരിക്കുന്നു. അവന്റെ വചനത്തിൽ വിശ്വാസത്തോടെ നിന്നുകൊണ്ട് അത് ദൈവത്തിന്റെ നിത്യമായ സത്യമാകുന്നുവെന്നും അതെനിക്ക് വേണ്ടി അർത്ഥമാക്കുന്നുവെന്നും ഞാനത് വിശ്വസിക്കുന്നുവെന്നും പറയുന്ന ഒരു ജനത്തെ അവൻ ആവശ്യമായിരിക്കുന്നു. എന്നിട്ട് പറഞ്ഞു, അദ്ദേഹം അവിടെ ഒരു മരത്തിൽ ചാരിയിരുന്നിട്ട് കരയാൻ തുടങ്ങി. അപ്പോൾ അദ്ദേഹത്തിന്റെ ബോസ് സംസാരിക്കുന്നത് അവൻ കേൾക്കുകയും പോൾ എന്ന് വിളിക്കുകയും ചെയ്തു. അദ്ദേഹം പറഞ്ഞു, യെസ് ബോസ്, ഇതാ ഞാൻ ഇവിടെയാകുന്നു. എനിക്കെന്റെ ശക്തിയെല്ലാം നഷ്ടപ്പെട്ടിരിക്കുന്നു. എനിക്കിനി മുമ്പോട്ട് പോകാൻ കഴിയില്ല. ഞാനത് ചെയ്യാൻ ശ്രമിക്കുകയും നീ എന്നോട് ചെയ്യാൻ പറഞ്ഞത് അനുസരിക്കുകയും ശ്രമിക്കുകയും ചെയ്തു. എന്നാൽ എനിക്കിനി മുമ്പോട്ട് പോകാൻ കഴിയില്ല. ഞാൻ നല്ലതുപോലെ പരിശ്രമിക്കുകയും ശ്രമിക്കുകയും ചെയ്തു. ഞാൻ എല്ലാ കാര്യങ്ങളും ചെയ്തിരിക്കുന്നു. കറയും ചുളുക്കവുമില്ലാതെ ഒരു സഭ പണിത് കാണുകയും ദൈവത്തിന്റെ വാഗ്ദത്തങ്ങൾ അവിടെ വെളിപ്പെടുകയും ചെയ്യുന്നത് കാണാൻ ആഗ്രഹിക്കുന്ന സത്യഹൃദയത്തോടുകൂടിയ വളരെയധികം നല്ല പ്രാസംഗികരുടെ ഇന്നത്തെ മനസ്ഥിതിയും അത് തന്നെയല്ലേ എന്ന് ഞാൻ ആശ്ചര്യപ്പെടുന്നു. നാം മല്ലിടുകയും ശ്രമിക്കുകയും കരയുകയും നിലവിളിക്കുകയും തൊണ്ടയിടരുന്നത് വരെ പ്രസംഗിക്കുകയും തലയിണയിൽ മുഖം വെച്ചുകൊണ്ട് കരയുകയും ചെയ്തിരിക്കുന്നു. ഹോ ദൈവമേ, ഇതെന്തുകൊണ്ടാണ്? നമുക്കതൊന്ന് നേരെയാക്കി കിട്ടുമ്പോൾ സാത്താൻ കടന്നു വരികയും അത് പൊട്ടിത്തകർത്ത് വലിച്ചു കീറുകയും നമുക്ക് കിട്ടിയതെല്ലാം ഇടിച്ചു വീഴ്ത്തുകയും ചെയ്യുന്നു. ഞങ്ങളുടെ സ്നേഹമേറിയ ജനങ്ങൾ എപ്രകാരം ചിതറിപ്പോകുകയും ഇപ്രകാരം പോകുകയും ചെയ്യുന്നത് കാണുമ്പോൾ ഞങ്ങൾക്ക് എന്ത് ചെയ്യാൻ കഴിയും? അപ്പോൾ തന്റെ ബോസ് സംസാരിക്കുന്നത് കേട്ടിട്ട് അവൻ ഓർത്തു, ഇത് കേൾവിക്ക് വളരെ വിചിത്രമായിരിക്കുന്നു, ബോസ് ഇത്രയും സൗമ്യതയോട് എന്നോട് സംസാരിച്ച് ഞാൻ ഒരിക്കലും കേട്ടിട്ടില്ല എന്ന് പറഞ്ഞു. ഞാൻ തിരിഞ്ഞു നോക്കിയപ്പോൾ അതെന്റെ യഥാർത്ഥ ബോസ് ആയിരുന്നു, അതെന്റെ യജമാനനും എന്റെ രക്ഷിതാവുമായിരുന്നു. അവൻ പറഞ്ഞപ്പോൾ, നീ നിന്നെ തന്നെ മരണത്തിലേക്ക് കഷ്ടപ്പെടുത്തുക മാത്രമാണ് ചെയ്യുന്നത്, അത് നിനക്ക് യാതൊരു നന്മയും ചെയ്യുകയില്ല എന്നിട്ട് പറഞ്ഞപ്പോൾ, ആ ചെറിയ നീരൊഴുക്ക് അതുവഴി പോകുന്നത് നീ കാണുന്നില്ലേ? ഞാൻ പറഞ്ഞു, അതെ ഞാൻ കാണുന്നു. അവൻ പറഞ്ഞു, അതവിടേക്ക് തള്ളിയിട്ടിട്ട് അതിന്മേൽ കയറി പാളയത്തിലേക്ക് സവാരി ചെയ്യുക, ആ നീരൊഴുക്ക് നേരെ പാളയത്തിലേക്കാണ് ഒഴുകുന്നത്. ഞാൻ തടിയെടുത്ത് അതിനെ അവിടേക്ക് ഉരുട്ടിയിട്ടിട്ട് അതിന്മേൽ ചാടിക്കയറിയിരുന്നിട്ട് എനിക്ക് കഴിയാവുന്നത്രയും ഉച്ചസ്വരത്തിൽ ഞാൻ ഇതിന്മേൽ ഓടുന്നു എന്ന് ഉച്ചത്തിൽ ആർത്ത് വിളിച്ചുവെന്ന് പറഞ്ഞു. അങ്ങനെ അദ്ദേഹം സുബോധാവസ്ഥയിലെത്തിയപ്പോൾ അദ്ദേഹം തറയുടെ നടുക്കായിരുന്നു. അദ്ദേഹത്തിന്റെ ഭാര്യയും ഉച്ചത്തിൽ നിലവിളിച്ചിരുന്നു. അദ്ദേഹം തറയുടെ നടുക്ക് കിടന്നുകൊണ്ട് ഞാനതിന്മേൽ ഓടുന്നു എന്ന് പറഞ്ഞുകൊണ്ടിരുന്നു. സഹോദര സഹോദരി, പരീക്ഷകൾ കഠിനമാണെന്ന് എനിക്കറിയാം. ഞാൻ പ്രസംഗിച്ചിട്ടിപ്പോൾ പ്രായമേറിയിരിക്കുന്നു. എനിക്ക് ചെയ്യാവുന്നതെല്ലാം ഞാൻ ചെയ്തിരിക്കുന്നു. എനിക്ക് ഇനിയും ഒന്നും ചെയ്യാൻ കഴിയാത്ത ഒരു സ്ഥാനത്തേക്ക് എനിക്ക് എത്തേണ്ടതായിട്ടുണ്ട് എന്ന് ഞാൻ കാണുന്നു. ഞാൻ എല്ലാ കാര്യങ്ങളെയും കർത്താവായ യേശുവിന്റെ മടിയിലേക്കിട്ടിട്ട് ഞാൻ അതിന്മേൽ ഓടുകയാണ്. ഞാൻ ദൈവത്തിന്റെ വാഗ്ദത്തത്തിൽ ഓടുന്നു. യഹോവയായ ഞാനത് നട്ടു. രാവും പകലും ഞാനത് നനയ്ക്കും. ആരും എന്റെ കയ്യിൽ നിന്നത് പറിച്ചെടുക്കുകയില്ല. ദൈവത്തിന്റെ സഭയെന്ന നിലയ്ക്കും അത് സഹിക്കും. ദൈവത്തിന്റെ വചനം സുനിശ്ചിതമായി എന്ന നിലയ്ക്ക് നിലനിൽക്കും. രാജ്യത്വങ്ങൾ വന്നാലും ആറ്റം ബോംബുകൾ വീണാലും അമേരിക്ക പിമ്പോക്കലായാലും എന്തു തന്നെ സംഭവിച്ചാലും അത് പരിഗണിക്കപ്പെടുകയില്ല. ഇതവന്റെ വചനമാകുന്നു. അവനത് പാലിക്കുന്നു. ഞാനതിന്മേൽ ഓടുന്നു. ഞാൻ പൂർണ്ണ ഹൃദയത്തോടെ അത് വിശ്വസിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. വാഴ്ത്തപ്പെട്ടവനായ യേശുവേ, ഓ ഇതെന്തൊരോട്ടമാകുന്നു! ആനന്ദത്തിന്റെ തരംഗങ്ങളിൽ ഹാലലൂയ ഒഴുക്കിൽ കൂടെ ഓ അതിന്മേൽ ഇതൊഴുകുകയാണ്. നീ വാഗ്ദത്തം ചെയ്തിരിക്കുന്നു. നിന്റെ വാഗ്ദത്തങ്ങളെല്ലാം സത്യമാകുന്നു. അവയിൽ ഓരോന്നും അവയെല്ലാം സത്യമാണെന്ന് സാക്ഷ്യം വഹിക്കുന്നതായി ഞാൻ അറിയുന്നു. കാലഘട്ടങ്ങളിൽ കൂടെ ഈ വാഴ്ത്തപ്പെട്ട ബൈബിൾ ഞങ്ങൾക്ക് വെളിപ്പെടുന്നത് ഞങ്ങൾ കാണുകയും അങ്ങനെ ഇപ്പോൾ ആ മഹത്തായ നാഴികയായ അർദ്ധരാത്രിയുടെ നാഴിക സമീപിക്കുകയും ആകുന്നു. കർത്താവെ, മഹാന്മാരായ സുവിശേഷത്തിന്റെ വിശുദ്ധ ശുശ്രൂഷകർ ഈ ദേശത്തുകൂടി പ്രസംഗിക്കുകയും കരയുകയും പുഴയിൽ നിന്ന് വെള്ളം കുടിക്കുകയും ഉപദ്രവിക്കപ്പെടുകയും അങ്ങോട്ടും ഇങ്ങോട്ടും നഗരത്തിൽ നിന്ന് പുറത്താക്കപ്പെടുകയും ജയിലിൽ അടയ്ക്കപ്പെടുകയും പരിഹസിക്കപ്പെടുകയും കളിയാക്കപ്പെടുകയും ചീരിക്കപ്പെടുകയും വിശക്കുകയും ചെയ്തുകൊണ്ട് പോയിരിക്കുന്നു. എന്നാൽ സഭ നേരെ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. കാരണം ഈ പാറമേൽ ഞാൻ എന്റെ സഭയെ പണിയും, പാതാളവാതിലുകൾ അതിനെ ജയിക്കില്ല എന്ന് നീ പറഞ്ഞിരിക്കുന്നു. ഇന്ന് നാം ആ പാറയായ ദൈവത്തിന്റെ നിത്യമായ കർത്താവായ യേശുവിന്റെ വെളിപ്പെടുത്തപ്പെട്ട സത്യത്തിൽ നാം ഓടുന്നു. ആ ഉറച്ച പാറയിൽ ഇന്ന് സഭ നിൽക്കുന്നു. ഈ ഭൂമിയിലെ മൂലതത്വങ്ങളായ നിരീശ്വരവാദികളും കമ്മ്യൂണിസ്റ്റുകാരും എഴുന്നേറ്റിട്ട് അതിൽ അടിക്കുകയും ക്ഷോഭമുണ്ടാക്കുകയും ചെയ്തു. എന്നാൽ സഭ ആ ഉറച്ച പാറയിൽ നിൽക്കുന്നു. കുറ്റം കണ്ടുപിടിക്കുന്നവരെ സാത്താൻ അയച്ചു. അത് പരിഹസിക്കപ്പെടുകയും ഉപദ്രവിക്കപ്പെടുകയും ലോകത്തിലെല്ലാമായി വിളിക്കപ്പെട്ടു. അങ്ങനെ നാം അലഞ്ഞു തിരികെയും പരീക്ഷിക്കപ്പെടുകയും ഓ അങ്ങനെ എല്ലാം ചെയ്തിരിക്കുന്നു. എന്നാലോ ദൈവമേ, യോശുവയെയും കാലേബിനെയും പോലെ ഞങ്ങളിപ്പോഴും ദൈവത്തിന്റെ വചനത്തിൽ നിത്യമായി നിൽക്കുന്നുവെന്ന് പറയുന്നു. അവൻ തന്റെ വാഗ്ദത്തെ പാലിക്കുന്നു. അവനത് ചെയ്യുമെന്ന് പറഞ്ഞിരിക്കുകയും ഞങ്ങളത് വിശ്വസിക്കുകയും ചെയ്യുന്നു. ഇന്ന് രാവിലെ ഇവിടെ സന്നിഹിതരായിരിക്കുന്ന ഓരോ വ്യക്തിയും നാം ഇപ്പോൾ അതിൽ ഓടുന്നു എന്നുള്ളത് എന്തർത്ഥമാക്കുന്നു എന്ന് വളരെ അടുത്ത് കണ്ടറിയുവാനിടയാക്കണമേ. ഏതെങ്കിലും ഈ ദിവസം ഈ ഭൂമിയുടെ തീരത്തായി വിശുദ്ധന്മാർ പാളയമിറങ്ങിയിരിക്കുന്ന ആ പാളയത്തിൽ ഞങ്ങൾ എത്തിച്ചേരും. ദൈവം തന്റെ മക്കളും എന്നേക്കും ആനന്ദിക്കും. കർത്താവെ, ഇതനുവദിച്ചറിയണമേ. ഇന്ന് രാവിലെ സമയം ഈ കൂടാരത്തിൽ നമ്മുടെ തലകളെ വണങ്ങി കണ്ണുകൾ അടച്ചിരിക്കുമ്പോൾ ആരെങ്കിലും ക്രിസ്തുവിന്റെ നാമത്തിൽ ഇത് പറയാനുള്ള ധൈര്യമുണ്ടെങ്കിൽ, സഹോദരൻ ബ്രഹാം, ഈ ദിവസം ഇപ്പോൾ ഈ സഭയിൽ വെച്ച് ഞാൻ എന്റെ കൈകളെ ക്രിസ്തുവിലേക്ക് ഉയർത്തിയിട്ട് ഇന്ന് തൊട്ട് കർത്താവെ, ഞാൻ നിന്റെ വചനത്തിൽ ഓടുന്നതാണ്. ഞാൻ ഇവിടെ നിന്ന് ക്രിസ്തുവിനെ എന്റെ രക്ഷിതാവായി സ്വീകരിക്കുന്നു. എന്റെ സ്വന്തം രക്ഷയ്ക്കായി യോഗ്യതയേറിയ യാതൊരു കാര്യവും ഒരിക്കലും ചെയ്യുകയില്ല. ഞാൻ കർത്താവായി യേശുവിൽ വിശ്വസിച്ചിട്ട് അവനെ സ്വീകരിക്കുന്നു. ആഴമേറിയ ദിവ്യ സ്നേഹം, സകല ബുദ്ധിയെയും കവിയുന്ന ദിവ്യ സമാധാനവും അവൻ എന്റെ ഹൃദയത്തിൽ പകരട്ടെ. അവൻ എനിക്ക് പരിശുദ്ധാത്മാവിനെ തരുന്നതിനായി ഞാൻ കാത്തിരിക്കും. ഒരുവട്ടം ഞാൻ എഴുന്നേറ്റിട്ട് എനിക്ക് തന്നെ പോയി അത് ചെയ്യാമെന്ന് ഞാൻ വിചാരിച്ചു. എന്നാൽ എനിക്കത് കഴിയില്ല എന്നെനിക്ക് മനസ്സിലായി. എന്ന് അവനോട് പറയുമോ? തീർച്ചയായും നിങ്ങൾക്കൊരിക്കലും കഴിയില്ല. എന്നാൽ നിങ്ങൾ അവനത് ചെയ്തു തരുന്നത് വരെ നിന്നാൽ പിന്നെ അത് അവിടെ തന്നെ നിൽക്കുകയും അത് നങ്കൂരമിടുകയും ചെയ്യും. എന്നാൽ നിങ്ങൾ തന്നെ അത് ചെയ്യാൻ ശ്രമിക്കുകയാണെങ്കിൽ പിന്നെ നിങ്ങൾ പരാജയപ്പെടാൻ പോവുകയാണ്. നിങ്ങൾക്ക് പരാജയപ്പെടേണ്ടതായിട്ടുണ്ട്. ആ കാരണത്താലാണ് നിങ്ങൾക്ക് ഉയർച്ചയും താഴ്ചയും അകത്തും പുറത്തും അങ്ങനെ നിങ്ങൾ ചെയ്യുന്ന ഈ കാര്യങ്ങളെല്ലാം ഉള്ളത്. അത് നിങ്ങൾ തന്നെ അത് ചെയ്യാൻ ശ്രമിക്കുന്നത് കൊണ്ടാണ്. നിങ്ങൾ പറയും, ഓ, എനിക്കിപ്പോൾ കുഴപ്പമൊന്നുമില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു, ഇതാകുന്നില്ല, ഇതാകുന്നില്ല. ഇല്ല, ഇത് പരിശുദ്ധാത്മാവ് വരുന്നതാണ്, അവൻ വന്ന് സ്ഥാനമെടുക്കുന്നതാണ്. അവൻ കയ്പിന്റെയും ആ പഴയ ദേഷ്യത്തിന്റെയും പഴയ ശീലത്തിന്റെയും അസൂയയുടെയും ലോകത്തെയും ലോകത്തിലുള്ള കാര്യങ്ങളോടുള്ള സ്നേഹത്തിന്റെയും സകല വേരുകളും എടുത്തു കളയുന്നതാണ്. നിങ്ങളിൽ നിന്ന് അതെല്ലാം എടുത്തു കളഞ്ഞിട്ട് നിങ്ങളൊരു പുതിയ സൃഷ്ടിയാകുന്നതാണ്. നിങ്ങളുടെ കൈകളെ ഉയർത്തിക്കൊണ്ട് ക്രിസ്തുവെ, ഇന്ന് രാവിലെ എന്നെ ആ രീതിയിലുള്ള ഒരു ക്രിസ്ത്യാനിയാക്കി തീർക്കണമെന്ന് പറയുമോ? ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ, ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. മഹിള, ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ, ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. സഹോദര, ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ, ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. സഹോദരി, ഇന്ന് രാവിലെ എന്നെ ആ രീതിയിലുള്ള ഒരു ക്രിസ്ത്യാനിയാക്കണമേ. ഞാൻ യേശുവിനെ പോലെയാകാൻ ആഗ്രഹിക്കുന്നു. കയ്പിന്റെ സകല പേരും എന്റെ ഹൃദയത്തിൽ നിന്ന് എടുത്തു കളയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. നിങ്ങളിൽ വളരെ പേർ ഇപ്പോൾ കൈകളെ ഉയർത്തിയിരിക്കുന്നു. നിങ്ങൾ എവിടെയാണോ നിൽക്കുന്നത് അവിടെ തന്നെ നിന്നുകൊണ്ട് ഇപ്പോൾ പൂർണ്ണ ഹൃദയത്തോടെ സാങ്കല്പികമായിട്ടല്ല, എന്നാൽ ദൈവപുത്രനായ യേശു ക്രിസ്തു നിങ്ങളുടെ അടുത്ത് തന്നെ നിൽക്കുന്നുവെന്നും അവൻ നിങ്ങളിൽ നിന്നും കയ്പിന്റെ സകല പേരും എടുത്തു കളയുമെന്നും വിശ്വസിക്കുക. അത് നിങ്ങൾ ആഗ്രഹിക്കുന്നത് തന്നെ നിങ്ങളെ ആക്കി തീർക്കുകയും നിങ്ങൾ അവനെ കൊണ്ടെത്തിച്ച് അനുവദിച്ചാൽ നിങ്ങളുടെ ആശുപത്രിയിൽ തന്നെ അവൻ അതിന്റെ ശസ്ത്രക്രിയ നിർവഹിക്കുകയും ചെയ്യും. കർത്താവേ, എന്നെ ഓർക്കണമെന്ന് പ്രാർത്ഥിക്കുക. മകനെ, ഇത് നിന്റെ ആത്മാവാകുന്നു. നീ വേറൊരു യോഗത്തിൽ തന്നെ ഇനിയും ഉണ്ടായിരിക്കണമെന്നില്ല. ഇതൊരു പക്ഷെ അവസാനത്തേതായിരിക്കാം. ദൈവം ഇപ്പോൾ അത് ചെയ്യട്ടെ. സഹോദരൻ ബ്രഹാം, ഞാൻ വേദിയിലേക്ക് എഴുന്നേറ്റ് വരണമോ? നിങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ തീർച്ചയായും ആകാം. നിങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ നിങ്ങൾ എവിടെയാണോ അവിടെ തന്നെ ആയിരിക്കുക. നിങ്ങൾ ഇത് വിശ്വസിക്കുക മാത്രം ചെയ്യുക. എന്റെ വാക്കുകൾ കേട്ട് എന്നെ അയച്ചവനെ വിശ്വസിക്കുന്നവന് നിത്യജീവനുണ്ട്. അവൻ ന്യായവിധിയിലാകാതെ മരണത്തിൽ നിന്ന് ജീവങ്കിലേക്ക് കടന്നിരിക്കുന്നു. അതാകുന്നു ഇത്. ഇപ്പോൾ നിങ്ങൾ വേദിയിലേക്ക് വന്ന് പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അത് തുറന്നിരിക്കുന്നു. നിങ്ങൾ ആയിരിക്കുന്നിടത്ത് തന്നെ ആയിട്ടാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ അവിടെ തന്നെ നിന്ന് പ്രാർത്ഥിക്കുക. ഇത് നിങ്ങളുടെ പ്രാണനാണ്, ഇത് നിങ്ങൾ തന്നെയാകുന്നു. സഹോദര, സമയം അടുത്തിരിക്കുന്നു. സഭ ഏകദേശം ഒരുങ്ങി കഴിഞ്ഞിരിക്കുന്നു. പഴയ നീരൊഴുക്ക് ചെളി നിറഞ്ഞതായിരിക്കുന്നു. ഞങ്ങൾ നെയ്യുകയും മീൻ പിടിക്കുകയും വലയമുക്കുന്ന ഈയം അവിടേക്ക് എറിഞ്ഞ് വല വലിച്ചിട്ട് മുഴുവൻ ചെളിയായിരിക്കുന്നു. വളരെയധികം പന്നികൾ ചെളിയിലായിരിക്കുന്നു. അത് ചെളി നിറഞ്ഞതാകുന്നു. ഒരു ശുശ്രൂഷകനായ എന്നെ സംബന്ധിച്ചിടത്തോളം ദൈവം അത് ചെയ്യാൻ പോകുന്നെങ്കിൽ അത് ദൈവത്തിന് തന്നെ എടുക്കേണ്ടതായിട്ടുണ്ട് എന്ന് എനിക്ക് തോന്നുന്നു. എനിക്കത് കഴിയില്ല. അതുകൊണ്ട് ഇത് നിങ്ങളെ ആശ്രയിച്ചിരിക്കുന്നു. വചനം ഇവിടെയായിരിക്കും, സത്യം ഇവിടെയായിരിക്കും. അത് നിങ്ങളുടെ മുമ്പിൽ വെളിപ്പെടുകയും ചെയ്യുന്നത് നിങ്ങൾ കണ്ടിരിക്കുന്നു. അന്ത്യം അടുത്തിരിക്കുന്നു. യേശു ഏത് സമയത്തും വരാം. ഇന്ന് രാത്രിയിൽ സൂര്യാസ്തമയത്തോടെ അമേരിക്ക തന്നെ ഇല്ലാതെയായി പോകാൻ കഴിഞ്ഞെന്നിരിക്കാം. അവർക്കൊരു വട്ടം തന്നെ 5000 ആറ്റം ബോംബുകൾ വിടാൻ കഴിയും. ഇപ്പോൾ തുടങ്ങി ഒരു മണിക്കൂറിനുള്ളിൽ ഒരൊറ്റ ജീവി പോലും ഈ ഭൂമിയിൽ ഉണ്ടായിരിക്കാമെന്നില്ല. നിങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ ഇത് നിങ്ങളെ ആശ്രയിച്ചിരിക്കുന്നു. നാം പ്രാർത്ഥിക്കുമ്പോൾ അതിനെക്കുറിച്ച് വിചാരിക്കുക. വാഴ്ത്തപ്പെട്ട സ്വർഗീയ പിതാവേ, ഈ വചനത്തിന്റെ സമാപനത്തിങ്കൽ ഞാൻ താളുകൾ തിരികെ മറിക്കുമ്പോൾ ഈ സന്ദേശം ഇപ്പോൾ മുദ്രയിട്ടിരിക്കുന്നു. കർത്താവിന്റെ വരവടുത്തിരിക്കുകയുമാകുന്നു. ഈ കെട്ടിടത്തിലുള്ള വളരെ പേർ അവരുടെ കൈകളെ ഉയർത്തിയിട്ട് ഞാനൊരു ക്രിസ്ത്യാനിയാകാൻ ആഗ്രഹിക്കുന്നുവെന്നും ഞാനൊരു വാസ്തവികമായും യാഥാർത്ഥ്യമായും വീണ്ടും ജനിച്ച ദൈവദാസനായിരിക്കാൻ ആഗ്രഹിക്കുന്നുവെന്നും പറഞ്ഞിരിക്കുന്നു. കർത്താവെ, ഒരുപക്ഷെ വളരെ വർഷങ്ങൾത്തോളമായി നീ അവരുടെ ഹൃദയങ്ങളുമായി ഇടപെട്ടിട്ടുണ്ടായിരിക്കാം. നീ അവരോട് പറഞ്ഞിട്ടുണ്ടാകാം. നിന്റെ കൃപയപ്പോഴും അവരുടെ അടുക്കലെത്തിയിരിക്കുന്നു. അവർ ഇതുവരെയും എല്ലാമായിട്ട് പോയി കഴിഞ്ഞിട്ടില്ല. ചിലർ അങ്ങനെ ഒരു സ്ഥാനത്തെത്തിയിട്ട് അവർക്ക് ഇനിയും ഒരാഗ്രഹമില്ലാതെ ആയിരിക്കുന്നു. വർഷങ്ങൾക്ക് മുമ്പ് അവർ കൈകളെ ഉയർത്തിയിട്ട് ഞാനൊരു ക്രിസ്ത്യാനിയാകാൻ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞിരുന്നു. എന്നാൽ ഇപ്പോൾ ഇത് വളരെ ദൂരത്തായിട്ട് ഇനിയും അവർ അത് അനുഭവപ്പെടുന്നില്ല. എല്ലാം അവർക്ക് കഴിഞ്ഞിരിക്കുന്നു. മഹാന്മാരായ സുവിശേഷകർ ദേശത്ത് കൂടി കടന്നു പോകുമ്പോൾ അവരെ കേൾക്കുന്നത് ഈ ദേശത്തൊരു സാധാരണ കാര്യമായി കാണപ്പെടുന്നു. അവർ സ്പർശകരെ അയച്ചിരുന്നു, അവരെല്ലാ കാര്യങ്ങളും ചെയ്തിരിക്കുന്നു, അവർ കൂട്ടങ്ങൾ സംഘടിപ്പിച്ചിരിക്കുന്നു, കൈകൾ ഉയർത്തി ശ്രമിച്ചവരുടെ വീടുകൾ അവർ സന്ദർശിച്ചിരിക്കുന്നു. അവിടെ ആയിരം ആയിരത്തോളം ജനങ്ങൾ യാത്ര തുടങ്ങുകയും രണ്ടോ മൂന്നോ പേർ പിടിച്ചു നിൽക്കുകയും ചെയ്യുന്നു. എന്നാൽ ഇത് കഴിഞ്ഞിരിക്കുന്നു കർത്താവേ, ഇത് കഴിഞ്ഞിരിക്കുന്നു ദൈവമേ, നാം പോയി കഴിഞ്ഞിരിക്കുന്നു. ഓ പിതാവേ, ക്രിസ്തുവിലേക്ക് വരുന്നവരെയെല്ലാം നീ കാത്തു പാലിക്കുമെന്ന് നീ പറഞ്ഞിട്ടുള്ളതായി ഞാൻ അറിയുന്നു. ഞാനത് പൂർണ്ണ ഹൃദയത്തോടെ വിശ്വസിക്കുന്നു. നിന്നിൽ ഉറപ്പിക്കപ്പെട്ടിരിക്കുന്ന ഹൃദയങ്ങളെയും മനസ്സുകളെയും നീ കാക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഞാൻ ഈ സഭയ്ക്ക് വേണ്ടിയും ഈ മഹത്തായ ആത്മീയ ദേഹമായ സഭയിലെ ദൈവത്തിന്റെ ജീവനുള്ള വിശുദ്ധന്മാർക്ക് വേണ്ടിയും നിനക്ക് നന്ദി പറയുന്നു. എന്നാലോ ദൈവമേ, ഇതിനു പുറത്തായുള്ളവരെ കുറിച്ച് എന്റെ ഹൃദയം വിറയ്ക്കുന്നു. അവർ ഭിത്തിയിലെ കൈയെഴുത്ത് കാണുകയും അടയാളങ്ങളായിട്ട് ഈ വലിയ സംഭവങ്ങൾ കാണുകയും ചെയ്തിരിക്കുന്നതെന്ന് അറിയുന്നു. അമേരിക്ക ഇപ്പോഴും വൃത്തികെട്ട തമാശകളും ടെലിവിഷനിലും റേഡിയോയിലും നിരോധിക്കപ്പെടാത്ത പരിപാടികളും പ്രേമകഥയും കളിയാക്കലുകാരും പരിഹാസക്കാരും വലിയ നേരം പോക്കുകാരുമായിട്ട് ഹോളിവുഡ് ഇവാഞ്ചലിസമായിരിക്കുന്നു. ഹോ ദൈവമേ, ഇത് സത്യമായും അർദ്ധരാത്രിയായിരിക്കുന്നു. അവൾ പോകാൻ തയ്യാറായിരിക്കുന്നു. എനിക്കെന്തു ചെയ്യാൻ കഴിയും കർത്താവേ? ഞാൻ വിഷമിച്ചിരിക്കുകയും ഞാൻ കരയുകയും യാചിക്കുകയും ചെയ്തിരിക്കുന്നു. കർത്താവേ, നിനക്കതറിയാമല്ലോ. എനിക്കെല്ലാമായിട്ട് അതാണ് ചെയ്യാൻ കഴിയുന്നത്. ഞാനിത് പ്രസംഗിച്ചിരിക്കുന്നു. കർത്താവേ, ഞാൻ ഈ വചനത്തിൽ തന്നെ നിൽക്കുന്നു. ഞാൻ നേരെ ആ പാളയത്തിലേക്ക് ഒഴുകാൻ ശ്രമിക്കുന്നു. സമയമധികം ഉണ്ടാകില്ല. ഇപ്പോൾ ഇന്ന് ആത്മാർത്ഥ ഹൃദയമുള്ളവർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. ദൈവമേ, അവർക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യണമേ. ഇന്ന് തൊട്ട് അവർ നിന്റെ മക്കളായിരിക്കട്ടെ. ഞങ്ങളുടെ ഇടയിലുള്ള രോഗികളെ സൗഖ്യമാക്കണമേ. കർത്താവെ, അവരെ സുഖപ്പെടുത്തണമേ. കർത്താവെ, തണുത്ത പിമ്പോക്കരെ തിരികെ കൊണ്ടുവരണമേ. അവർ അപകടകരമായ ഭൂമിയിൽ കളിക്കുന്നു. ഉടനെ തന്നെ അവർ പോയി കഴിഞ്ഞിരിക്കും. അപ്പോൾ വളരെ താമസിച്ചിരിക്കും. നിന്റെ ആത്മാവ് മഹത്തായ രീതിയിൽ ഞങ്ങളോട് ഇടപെടാനിടയാക്കണമേ. ക്രിസ്തുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു, ആമേൻ. ചെറുപ്പക്കാരായ ജനങ്ങളോട് ഞാനിത് പറയാൻ ആഗ്രഹിക്കുന്നു. ഈ ജീവിതത്തിൽ ഇന്നലെ 48 വർഷങ്ങൾ കഴിഞ്ഞു തീർന്ന ഒരു ജന്മദിവസം കഴിഞ്ഞിട്ട് ഇന്ന് രാവിലെ ഞാൻ നിൽക്കുന്നു. 20 വർഷങ്ങളോളം അല്ലെങ്കിൽ 24 വർഷങ്ങളോളം ഞാൻ കർത്താവായ യേശുവിനായി ചെലവഴിച്ചു. ഒരു ചെറുപ്പക്കാരനായി 23 വയസ്സ് പ്രായമുള്ളപ്പോൾ തൊട്ട് ഞാൻ സുവിശേഷം പ്രസംഗിക്കാൻ തുടങ്ങി. എനിക്ക് എന്തെങ്കിലും ഖേദമുണ്ടെങ്കിൽ, എന്തെങ്കിലും അനുദപിക്കാനുണ്ടെങ്കിൽ ഇന്ന് രാവിലെ ഒരു ബട്ടൺ അമർത്തിയിട്ട് തിരികെ ആ ഐതിഹാസികമായ 16-17 വയസ്സ് പ്രായമുണ്ടായിരുന്ന കാലത്തേക്ക് പോകാൻ കഴിയുമായിരുന്നെങ്കിൽ അത് ഞാൻ ഒരു കാര്യത്തിനു വേണ്ടി മാത്രമേ ചെയ്യുകയുള്ളൂ. അത് ക്രിസ്തുവിനെ സേവ ചെയ്യുന്നതിനായിരിക്കും. ക്രിസ്തുവിനെ മാത്രം സേവ ചെയ്യുന്നത് അതാണ് അർത്ഥമാക്കുന്നത്. ദൈവം എന്റെ ഹൃദയത്തെ അറിയുന്നു, അത് സത്യമാണെന്ന് അറിയുന്നു. ക്രിസ്തുവിനെ മാത്രം സേവ ചെയ്യുക. എന്റെ ഹൃദയത്തിൽ ക്രിസ്തുവിന്റെ വാഴ്ത്തപ്പെട്ട ഈ നങ്കൂരത്തോട് താരതമ്യപ്പെടുന്നതായി യാതൊരു കാര്യങ്ങളും ഞാൻ ഒരിക്കലും കാണുകയോ ഒരിക്കലും ചിന്തിക്കുകയോ ചെയ്തിട്ടില്ല. അങ്ങനെ യാതൊന്നുമുള്ളതായി എനിക്കറിയില്ല. ഞാൻ സമുദ്രങ്ങൾ മറികടന്നിട്ടുണ്ട്. ഞാൻ ആകാശങ്ങളിൽ കൂടെ പറന്നിട്ടുണ്ട്. ലോകത്തിനുള്ള സകല കാഴ്ചകളും ഞാൻ കണ്ടിട്ടുണ്ട്. ലോകത്തിന്റെ 7 മർമ്മങ്ങൾ അല്ലെങ്കിൽ 7 അത്ഭുതങ്ങൾ എന്ന് പറയുന്നതാണ് ശരി. ഈ പ്രമുഖമായ 7 കാഴ്ചകളും ഞാൻ കണ്ടിട്ടുണ്ട്. ലോകത്തിലുള്ള മലവാരങ്ങളും വളരെ അടുത്തായി ഞാൻ കണ്ടിട്ടുണ്ട്. ഞാനൊരു വേട്ടക്കാരനാണ്. എല്ലാവിധ രാജ്യങ്ങളിലും ഞാൻ വേട്ടയിട്ടിട്ടുണ്ട്. അങ്ങനെ എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്തിട്ടുണ്ട്. മീൻ പിടിക്കുകയും കുതിരയോട്ടം നടത്തുകയും ഞാൻ വനപാലനം നടത്തുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ എനിക്ക് ചെയ്യാനറിയാവുന്ന സകല കാര്യങ്ങളും ഞാൻ ചെയ്തിട്ടുണ്ട്. ഇവയെല്ലാം കൂടെ ഒരുമിച്ച് കൂട്ടിയിട്ടാലും കർത്താവായ യേശുവിന്റെ സ്നേഹത്തോട് ഒരു ചെറിയൊരംശം പോലും താരതമ്യത ഉണ്ടാകില്ലെന്ന് ഞാൻ നിങ്ങളോട് പറയട്ടെ. എനിക്കെന്ത് ചെയ്യാൻ കഴിയും? ഓ, അതേ, അതിവിടെയായിരിക്കുന്ന ഈ കൊച്ചു പെൺകുട്ടികളാകുന്നു. എനിക്ക് എന്റേതായ കൂട്ടുകാരികൾ ഉണ്ടായിരുന്നു. എന്റെ മുടി താഴേക്ക് വഴുക്കിയിരുന്നു. എന്റെ കാറിന്റെ കാറ്റ് പരിചയമെടുത്ത് പുറക്കിലാക്കിയിട്ട് ഞാൻ അവരോടൊപ്പം തീയതി വെച്ചു പോയിരുന്നു. എന്നാൽ അത് സന്തുഷ്ടി ചെയ്തിരുന്നില്ല. അപ്പോഴും എന്തോ അഭാവപ്പെട്ടിരുന്നു. നല്ല മനോഹരമായ താവിട്ട് നിറമുള്ള കണ്ണുകളോടുകൂടിയ പെൺകുട്ടികളെ ഞാൻ കണ്ടിട്ടുണ്ട്. ചെറുപ്പക്കാരായി നിങ്ങൾക്ക് എങ്ങനെ അത് അനുഭവപ്പെട്ടിരുന്നുവെന്ന് നിങ്ങൾക്കറിയാമല്ലോ. അപ്പോൾ എനിക്കെല്ലാം കിട്ടിയിരുന്നുവെന്ന് ഞാൻ ഓർത്തു. ഈ ചെറുപ്പക്കാരിയായ പെൺകുട്ടിയോടൊപ്പം ഒരു ദിവസം മാത്രം എനിക്ക് കിട്ടിയിരുന്നുവെങ്കിൽ ഞാൻ ഓർത്തു. ഞാൻ എന്റെ സകല ആശങ്കകളും എടുത്തു കളയുമായിരുന്നു. അതെല്ലാം തീർത്തു തരുമായിരുന്നു. എനിക്ക് അവളോടൊപ്പം ഒരു തീയതി കിട്ടിയിട്ട് 15 മിനിറ്റ് നേരം അവളോടുകൂടെ പുറത്തുപോയി കഴിയുമ്പോൾ ഞാൻ പിന്നെ വേറെ ആരെങ്കിലും നോക്കാൻ തുടങ്ങും. അത് സന്തുഷ്ടിയായിരുന്നില്ല. ഓ, അതിൽ യാതൊന്നുമില്ല. എന്നാൽ ആ വാഴ്ത്തപ്പെട്ട നാഴിക, അവന്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഒരു കെട്ടിടത്തിന്റെ പിന്നിലായുള്ള ഒരു ചെറിയ കൽക്കരി മുറിയിൽ അതൊരിടവഴിയായിരുന്നു. അവിടെയുള്ള നനഞ്ഞ മണ്ണിലെ പുല്ലുചാക്കൽ ഞാൻ മുട്ടുകുത്തിയിട്ട് പറഞ്ഞു, കർത്താവ യേശുവെ, എനിക്ക് വേണ്ടി നിനക്ക് എന്തെങ്കിലും ചെയ്യാൻ കഴിയും. അപ്പോഴായിരുന്നു സകല ബുദ്ധിയെയും കവിയുന്ന സമാധാനം 24 വർഷങ്ങൾക്ക് മുമ്പ് എന്റെ ഹൃദയത്തിൽ നങ്കൂരമിട്ടത്. ഈ ലോകത്തിലുള്ള സകലതിനേക്കാളും അത് വിലയേറിയതാണ്. അതിനോട് താരതമ്യപ്പെട്ട് ഞാൻ ഒരിക്കലും ഒന്നും കണ്ടിട്ടില്ല. വളരെയധികം അപകടങ്ങളിലും കഷ്ടങ്ങളിലും കെണിയിലും കൂടെ ഞാൻ എത്തിയിരിക്കുന്നു. ഇത്രയും ദൂരം സുരക്ഷിതമായ കൃപ എന്നെ കൊണ്ടുവന്നു. കൃപ തന്നെ എന്നെ മുമ്പോട്ട് കൊണ്ടുപോകും. രോഗങ്ങളുടെയും അപകടങ്ങളുടെയും നാഴികയിൽ ഞാൻ അവനെ വിശ്വസിച്ചിരുന്നു. വിമാനം കൊടുങ്കാറ്റിൽ ചുറ്റിത്തിരിയുമ്പോൾ ഞാൻ അവനെ വിശ്വസിച്ചിരുന്നു. അതെന്താണെന്ന് നിങ്ങൾക്കറിയില്ല. ഞാൻ പറഞ്ഞു, കർത്താവായ യേശുവേ, എന്നെ കൊണ്ടുള്ള നിന്റെ ജോലി അവസാനിച്ചിരിക്കുന്നുവോ? ഇല്ല എങ്കിൽ ഈ വിമാനം നേരെയാക്കുക. അപ്പോൾ ഞാൻ അതിനെ നേരെയായി അതിന്റെ ശരിയായ അവസ്ഥയിൽ പറക്കുന്നത് കണ്ടിട്ടുണ്ട്. ഈ ദേശത്തുള്ള ഏറ്റവും നല്ല ഡോക്ടർമാർ എന്നെ നോക്കിയിട്ട് കുറച്ചു നേരം കൂടി മാത്രമേ ജീവിക്കുകയുള്ളൂ, അവൻ മരിക്കുകയാണെന്ന് പറഞ്ഞിട്ടുള്ള നാഴികകളിൽ ഞാൻ നിന്നിട്ടുണ്ട്. അതെനിക്ക് വേണ്ടി കിട്ടിയിരുന്ന ഏറ്റവും നല്ല ഡോക്ടർമാരായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു, കർത്താവായ യേശുവേ, നീ എന്റെ കൂടെ ഇല്ലേ? അപ്പോൾ പെട്ടെന്ന് തന്നെ ഞാൻ തിരികെ സാധാരണഗതിയിലാകുമായിരുന്നു, തീർച്ചയായും. ഓ അത്ഭുത കൃപ, അത് കേൾവിക്ക് എത്ര മധുരമാകുന്നു. അതെന്താകുന്നു എന്ന് വിശദമാക്കാനുള്ള വാക്കുകൾ എനിക്കുണ്ടായിരുന്നെങ്കിൽ എന്ന് ഞാൻ ആശിക്കുകയായിരുന്നു. മനുഷ്യ മനസ്സിന് അത് വളരെ വലുതായ കാര്യമാണ്. എന്റെ വാക്കുകളെ കേൾക്കുക സ്നേഹിത, നിങ്ങൾ ഇതിനു പകരമായി യാതൊന്നും എടുക്കരുത്. നിങ്ങൾ പോയിട്ട് ഇപ്പോൾ ഞാൻ ഇത് ചെയ്യുന്നതാണെന്ന് പറയരുത്. ഞാൻ നിങ്ങളോട് പറയട്ടെ, ഞാനൊരു നല്ല മനുഷ്യനാണ്. ഒരിക്കലും അങ്ങനെയുള്ള കാര്യങ്ങളിൽ ആശ്രയിക്കരുത്, അത് ചെയ്യരുത്. എന്തെങ്കിലും നിങ്ങളുടെ അടുക്കലെത്തിയിട്ട് സകല പാപങ്ങളെയും എടുത്തു കളഞ്ഞിട്ട് നിങ്ങൾക്കൊരു ഉമ്മ തരികയും അത് നിങ്ങളെ എരിയിക്കുകയും ചെയ്യുന്നതുവരെ അവിടെ തന്നെ ആയിരിക്കുക. പരീക്ഷകൾ വരുമ്പോൾ എനിക്കത് ചെയ്യാൻ പറ്റുമോ എന്ന് നിങ്ങൾക്ക് അത്ഭുതപ്പെടേണ്ട ആവശ്യമുണ്ടാക്കിയില്ല. കാരണം എന്തോ അതിന്റെ ചുമതല അവിടെ എടുത്തുകൊള്ളുന്നു. ഇപ്പോൾ മധ്യവയസ്സനായിരിക്കെ ഈ വരുന്ന ദിവസങ്ങളിലൊന്നിൽ എനിക്ക് പോകേണ്ടതായിട്ടുണ്ട് എന്ന് ഞാൻ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. യേശുവിന്റെ വരവ് താമസിക്കുന്നതിൽ എനിക്ക് പോകേണ്ടതായിട്ടുണ്ട്. എന്റെ വഴിയുടെ അവസാനം എത്തുമ്പോൾ എന്തായിരിക്കുമെന്ന് എനിക്കറിയില്ല. ഞാൻ എന്റെ പ്രസംഗത്തിൽ ആശ്രയിക്കുന്നില്ല, ഇല്ല ശ്രീമാൻ. ഞാൻ ചെയ്തിട്ടുള്ള കാര്യങ്ങളിൽ ഞാൻ ആശ്രയിക്കുന്നില്ല, ഇല്ല. ഓ ദൈവമേ, ഇല്ല. ഓ അതെന്നിൽ നിന്ന് ദൂരത്തായിരിക്കട്ടെ. ഞാനൊരു പ്രാസംഗികനായിട്ട് ഞാൻ ചെയ്തിട്ടുണ്ട്, ഇതും അതും അവഗണിക്കുകയും ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. അവയിൽ യാതൊന്നും ഞാൻ ആശ്രയിക്കാൻ ആഗ്രഹിക്കുന്നില്ല, ഇല്ല ശ്രീമാൻ. കർത്താവെ, ഞാൻ നിനക്ക് വേണ്ടി കോടിക്കണക്കിന് ആത്മാക്കളെ നേടിയിരിക്കുന്നു എന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല. അതിനിതുമായിട്ട് യാതൊന്നും ചെയ്യാനില്ല. അവന്റെ കൃപയിൽ, അവന്റെ വാഗ്ദത്തത്തിങ്കൽ, അവന്റെ വചനത്തിൽ ആശ്രയിക്കുക എന്നൊരു കാര്യം മാത്രം ഞാൻ ചെയ്യുന്നു. കർത്താവെ, കൂരിരുൾ താഴ്വരയിൽ കൂടെ നടന്നാലും ഞാൻ ഒരു അനർത്ഥവും ഭയപ്പെടുകയില്ല. ഞാൻ നിന്നെ കൈവിടുകയില്ല, ഞാൻ നിന്നെ ഉപേക്ഷിക്കയില്ല എന്ന് നീ പറഞ്ഞിരിക്കുന്നു. ഞാൻ ആ തലയിണ അമർത്തി തണുത്ത മരണത്തിന്റെ വിയർപ്പ് എന്റെ നെറ്റിയിൽ കൂടെ ഒഴുകുമ്പോൾ ഞാനിവിടെ നിൽക്കുന്നത് തീർച്ചയായിരിക്കുന്നത് പോലെ അവൻ അവിടെ ഉണ്ടായിരിക്കും. എന്റെ അവസാനത്തെ സന്ദേശം പ്രസംഗിച്ചിട്ട് ബൈബിൾ അടച്ചിട്ട് അവസാനമായിട്ട് എന്റെ ജോലി കഴിഞ്ഞ് ഞാൻ പോകുമ്പോൾ അവൻ അവിടെ ഉണ്ടായിരിക്കും. അതെ ശ്രീമാൻ, അവൻ വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നത് തീർച്ചയായിരിക്കുന്നത് പോലെ അവൻ വീണ്ടും വരുമ്പോൾ ഞാനും അവിടെ ഉണ്ടായിരിക്കും. അതെ ശ്രീമാൻ, എനിക്കതിനുള്ള യോഗ്യതയുടെ കാരണത്താലല്ല, എന്നാൽ എനിക്ക് വേണ്ടിയുള്ള അവന്റെ യോഗ്യതാല അത്രേ. അവന്റെ നിത്യവചനത്തിന്റെ അടിസ്ഥാനത്തിൽ ഞാനത് സ്വീകരിക്കുന്നു. അതിന്റെ കാരണത്താൽ എന്തോ സംഭവിച്ചു എന്ന് എനിക്കറിയാം. എന്തോ സംഭവിച്ചു, എനിക്ക് എത്രയധികം മെച്ചുണ്ടാക്കാൻ കഴിയുമെന്നോ എനിക്കെത്ര നന്നായി സംസാരിക്കാൻ കഴിയുമെന്നോ ഉള്ളതിനാലല്ല. ഞാൻ ഈ ലോകത്തിലെ ഏറ്റവും വലിയ പ്രാസംഗികനായാലും ഞാൻ മരിച്ചവരെ ഉയർപ്പിച്ചിരുന്നാലും അങ്ങനെ എന്തു തന്നെ ചെയ്തിരുന്നാലും അതിനിതുമായിട്ട് യാതൊന്നും ചെയ്യാനില്ല. കാരണം എന്തോ ഒന്ന് സംഭവിച്ചിരിക്കുന്നു. ഇവിടെ എന്തോ സംഭവിച്ചിരിക്കുന്നു. അത് സകല അസൂയയും കയ്പിനെയും ദുഷ്ടതയും അങ്ങനെയെല്ലാം എന്റെ ഹൃദയത്തിൽ നിന്ന് എടുത്തു കളഞ്ഞിരിക്കുന്നു. ഇപ്പോൾ ഞാൻ അവനെ രാവും പകലും സ്നേഹിക്കുന്നു. എന്തോ സംഭവിച്ചിരിക്കുന്നു. ഏതെങ്കിലും ഒരു ദിവസം ഞാൻ അവനെ കാണാൻ ആഗ്രഹിക്കുന്നു. ഞാൻ നിങ്ങളെയും കാണാൻ ആഗ്രഹിക്കുന്നു. ചെറിയ സഭയെ, ദൈവരാജ്യത്തിനായിട്ട് നീ ഇപ്പോൾ പരിശ്രമിക്കുമ്പോൾ ഈ ദിവസം നീ ഇടറിപ്പോകരുത്. നീ ഇടറിപ്പോകുന്നുവെങ്കിൽ ഉടനെ തന്നെ മനം തിരിയുക, എളുപ്പം തിരികെയാകുക. നിന്റെ വിരൽ തട്ടിയാൽ നീ വീഴരുത്. വീണുപോയാൽ എഴുന്നേൽക്കുക. തീർച്ചയായും നിങ്ങൾ ഒരു തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ വരുന്ന ഉണർവിൽ നിങ്ങൾ തിരികെ പോയി തണുത്ത് വ്യത്യസ്തനായി പോകരുത്. എഴുന്നേറ്റ് നിന്റെ ബൈബിളുമായി മുട്ടുകുത്തുക. എവിടെയെങ്കിലും ആപ്പിൾ തോട്ടത്തിലേക്ക് നടന്നു ചെന്ന് നിന്നെ തന്നെ സമർപ്പിച്ചിട്ട് ദൈവമേ, ഇതാ ഞാൻ ഇവിടെയായിരിക്കുന്നു, ഈ കാര്യത്തിന് വേണ്ടി എന്നോട് ക്ഷമിക്കണമേ എന്ന് പറയുക. ആ കുറ്റത്തിന്റെ അടി നിനക്ക് കിട്ടുമെന്നുള്ളത് ഓർത്തുകൊള്ളുക. അതേ, തീർച്ചയായും കിട്ടും. നീ വിതയ്ക്കുന്നത് നീ കൊയ്യും. അതേ ശ്രീമാൻ, എന്നാൽ എന്ത് തന്നെ നീ ചെയ്താലും നിന്റെ അടി നീ ഇവിടെ തന്നെ വാങ്ങിക്കൊള്ളുക. അങ്ങനെ നീ ശരിയായിക്കൊള്ളുക. നീ നേരെയായിക്കൊണ്ട് പറയുക, പിതാവേ, ഇതാ ഞാൻ ഇവിടെയാകുന്നു. കർത്താവ്, നിനക്ക് യോജിച്ച് കാണപ്പെടുന്ന രീതിയിൽ നീ എന്നെ അടിക്കുക. ഇതാ ഞാൻ ഇവിടെയായിരിക്കുന്നു, അത് ശരിയാണ്. എന്നിട്ട് നേരെ തിരികെ നിന്റെ ഹൃദയത്തിൽ ഒരു ഹാലേലൂയയുമായി നടന്നുപോയിക്കൊള്ളുക. ദൈവം നിന്റെ മേൽ നിന്നെ തല്ലാനായി അനുവദിക്കുമ്പോൾ പറയുക, അതേ കർത്താവേ, ഞാൻ ഇതിന്റെ ഓരോ അംശത്തിനും അർഹതയുള്ളവനാകുന്നു. എന്നിട്ട് മുമ്പോട്ട് പോകുക. ദൈവം നിന്റെ വഴി നേരെയാക്കി നടത്തിക്കൊള്ളും. ഈ വരുന്ന ദിവസങ്ങളിലൊന്നിൽ അത് കഴിഞ്ഞിരിക്കും. പരീക്ഷകളിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നും ഞാൻ ഉടനെ തീർന്നിരിക്കും എന്നൊരു പഴയ പാട്ട് സഹോദരൻ നെവിലും കൂടെയുള്ളവരും പാടുന്നത് ഞാൻ ഓർക്കുകയായിരുന്നു. അതേ, അത് ശരിയാണ്. എത്ര പേർ അവനെ സ്നേഹിക്കുന്നു? നിങ്ങളുടെ കൈകൾ ഉയർത്തി കാണട്ടെ. ശരി, അത്ഭുത കൃപ എന്ന പാട്ടിന്റെ രാഗത്തെ ഇപ്പോൾ തരിക. എല്ലാവരും ഒരു മിനിറ്റ് നേരത്തേക്ക് ഇപ്പോൾ ശാന്തതയോടെ ആയിട്ട് മെല്ലെ തുടങ്ങാം.
Davis, many of them, and I have heard
ഡോക് ഡേവിസും വളരെയധികം പേരും കൂടാതെ പല വിശുദ്ധന്മാരും അവർ അവരുടെ ശുശ്രൂഷ വിളഞ്ഞ് പക്വതപ്പെട്ട് വരുമ്പോൾ ഇത് പാടി ഞാൻ കേട്ടിട്ടുണ്ട്. അവർക്ക് അനുഭവപ്പെട്ടത് പാടി ഞാൻ കേട്ടിട്ടുണ്ട്. ഞാനതിപ്പോൾ മനസ്സിലാക്കിയായിരുന്നു. ആമേൻ. ഞാനത് മനസ്സിലാക്കാൻ തുടങ്ങിയായിരുന്നു. ഹോ, അതെത്ര അത്ഭുതകരമായ കാര്യമാകുന്നു. ഇന്ന് ഞാൻ എന്ത് മുറുകെ പിടിക്കുമായിരുന്നു? ഞാൻ എവിടെ പോകുമായിരുന്നു? നിങ്ങൾ എവിടെ പോകുന്നു? ഹേമാൻ, ഞാൻ എന്ത് ചെയ്യുമായിരുന്നു? എവിടെയാകുമായിരുന്നു? ഇത് ക്രിസ്തുവിന് വേണ്ടിയല്ലായിരുന്നെങ്കിൽ എന്താകുമായിരുന്നു? എന്റെ പ്രത്യാശകൾ എവിടെ ഉറപ്പിച്ചിരുന്നേനെ? ഞാനൊരു ഭ്രാന്തനായി പോകുമായിരുന്നു. എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്നും എന്നേക്കുമായിട്ടും എല്ലാമായിട്ടും അത് മാത്രമായിരിക്കുമെന്ന് അറിയുമ്പോൾ, ഓ ദൈവമേ, ഞാൻ എന്ത് ചെയ്യുമായിരുന്നു? എന്നാൽ ഓ, ഞാൻ അത്രമാത്രം സന്തോഷവാനാകുന്നു. ഇതൊരു പ്രഭാതം പൊട്ടിവിടരുക മാത്രമാകുന്നു. നാം ഒരു സ്വപ്നത്തിലാകുന്നു. നാം ഉണരാൻ പോകുകയാണ്. ഒരു ദുസ്വപ്നത്തിൽ നിന്നും ഒരു വസന്തകാലത്തേക്കും ഒരു നിത്യ യൗവനത്തിലേക്കും നിത്യ ആരോഗ്യത്തിലേക്കും നിത്യാനന്ദത്തിലേക്കും നിത്യസമാധാനത്തിലേക്കും കടന്നു വരികയാണ്. അത് അത്ഭുതകരമായിരിക്കുന്നില്ലേ? അവൻ അത്രമാത്രം വാസ്തവികമാകുന്നു. ഇപ്പോൾ രോഗികളായിട്ട് പ്രാർത്ഥനയ്ക്ക് ആവശ്യമുള്ളവരായി എത്ര പേരുണ്ട്? നിങ്ങളുടെ കൈകൾ ഉയർത്തി കാണട്ടെ. ശരി, കഴിഞ്ഞയാഴ്ച എന്ത് സംഭവിച്ചിരുന്നുവെന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഏറ്റവും അത്ഭുതകരമായ കാര്യങ്ങൾ ഈ യോഗത്തിൽ പ്ലാറ്റ്ഫോമിൽ വെച്ച് സംഭവിക്കുന്നതിനിടയായി. ഇതെന്തായിരുന്നുവോ അതിലും വലുതായി കാണപ്പെട്ടിരുന്നതിന്റെ ഒരു മാതൃകയിൽ ഞാൻ എത്തിയിരുന്നു. ഞാൻ പ്ലാറ്റ്ഫോമിലേക്ക് വരുമ്പോൾ ദൈവം എനിക്കൊരു പ്രവാചകന്റെ വരം നൽകിയിരിക്കുകയും അതേതൊരു ചോദ്യത്തിനും അപ്പുറത്തായ ഒരു കാര്യമാകുന്നു. എനിക്കത് ഇവിടെ വെച്ച് തന്നെ തെളിയിച്ച് കാണിക്കാൻ കഴിയും. അതേതൊരു ചോദ്യത്തിനും അപ്പുറത്താകുന്നു. എന്നാൽ അത് പ്രാവർത്തികമായിരിക്കേണ്ട രീതിയിൽ അത് പ്രവർത്തിച്ച് ഞാൻ കണ്ടിരുന്നില്ല. കാരണം അതൊരു കൃപാവരം മാത്രമായിരുന്നു. മറ്റൊരു കാര്യം എന്താണെന്നാൽ, ഇതൊരു കൃപാവരത്തിൽ കൂടെ ഒരു വ്യക്തിയോട് മാത്രമായി ബന്ധപ്പെട്ടിരുന്നു എന്നുള്ളതാണ്. എന്നാൽ കഴിഞ്ഞ ദിവസം അത് ജനങ്ങളുടെ അടുക്കൽ എത്തിക്കാൻ വേണ്ടി ഞാൻ ഓക്ലാൻഡിലെ ആ വലിയ രംഗഭൂമിയിൽ വെച്ച് അവന്റെ സാന്നിധ്യം മാത്രമാണെന്ന് പറഞ്ഞിട്ട് ഞാൻ നേരെ വചനത്തോടൊപ്പം നിന്നു. എന്ത് സംഭവിച്ചുവെന്ന് നിങ്ങൾക്കറിയാമോ? ആഫ്രിക്കയിലും മറ്റും വെച്ച് നടത്തുന്ന വലിയ യോഗങ്ങളെ ഒഴിച്ചു നോക്കിയാൽ കൂടുതൽ രോഗശാന്തി ഈ ഒരൊറ്റ യോഗത്തിൽ തന്നെ നടന്നതായി ഞാൻ കണ്ടിരുന്നു. ജനങ്ങൾ ദൈവത്തിന്റെ സാന്നിധ്യത്തെ ഈ യോഗങ്ങളിൽ വെച്ച് തിരിച്ചറിയാൻ തുടങ്ങിയും അവരിയ്ക്കുന്നിടത്ത് തന്നെ ദൈവസാന്നിധ്യം മനസ്സിലാക്കിയുമായിരുന്നു. ജനങ്ങൾ രോഗശാന്തി പ്രാപിച്ച് എഴുന്നേൽക്കുകയും കോങ്കണ്ണുകൾ നേരെയാകുകയും ചെയ്തിരുന്നു. അത് പൗലോസ് പറഞ്ഞ പ്രകാരം പ്രവചനപരമോ അത് നീങ്ങിപ്പോകും, ഭാഷാപരമോ അത് നിന്നുപോകും എന്ന് പറഞ്ഞിരുന്ന സമയം വരുന്നതായി ഞാൻ വിശ്വസിക്കുന്നു. അതിങ്ങനെയൊരു സമയത്തെത്തിയിട്ട് വിശുദ്ധന്മാർ ഇപ്രകാരം ഒത്തൊരുമിച്ച് കൂടിയിട്ട് ഒരു സ്നേഹത്തിന്റെ ആത്മാവ് ശ്രോതാക്കളുടെ മേൽ വീശുന്ന ഒരു സമയത്തിലേക്ക് വരുന്നുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അവിടെ തെറ്റായിട്ടുള്ള സകല മനുഷ്യരും എടുത്തു മാറ്റപ്പെടും. അത് പരിശുദ്ധാത്മാവിന്റെ അത്രയധികം വലിയൊരു സാന്നിധ്യമായിരിക്കാം. നാം ഇപ്പോൾ അവരുടെ മേൽ കൈവച്ച് പ്രാർത്ഥിക്കുമ്പോൾ അത് അഭിഷിക്തനായ ഒരു ശുശ്രൂഷകനുമായിട്ട് സംബന്ധത്തിലാകുകയും അത് ദൈവത്തിന്റെ ഒരു അനുഗ്രഹമായിരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്നാൽ ദൈവത്തിന്റെ സഭ വിളിച്ചു പുറത്താക്കപ്പെട്ടിട്ട് അവിടെ വിശുദ്ധന്മാർ ഒത്തൊരുമിച്ചാകുകയും പരിശുദ്ധാത്മാവ് വന്ന് പെന്തക്കോസ്ത് നാളിലെ പോലെ പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഒരു സമയം വരുന്നുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അവിടെ ജനങ്ങൾ സൌഖ്യമാക്കപ്പെടുകയും ഉയർക്കപ്പെടുകയും വലിയ കാര്യങ്ങൾ സംഭവിക്കാൻ തുടങ്ങുകയും ചെയ്യുന്നത് ഞാൻ കാണുന്നു. എന്തുകൊണ്ടാണെന്ന് ഞാൻ പറയാം. ജനങ്ങൾ കൃപാവരങ്ങൾ പ്രാപിച്ചു പോയിരിക്കുന്നു എന്നുള്ളത് സത്യമാണ്. അത് പറയുന്നതിൽ യാതൊന്നും സംശയിക്കാനില്ല. ഞാൻ ആരുടെയും വിമർശകനല്ല. അവരെന്താണോ വിശ്വസിക്കുന്നത് അതവരെ ആശ്രയിച്ചിരിക്കുന്നു. ഞാൻ കൃപാവരങ്ങളോട് കൂടിയ ശുശ്രൂഷയുള്ള മനുഷ്യരെ കണ്ടിട്ടുണ്ട്. അവർ അതുമായി പോയിട്ട് ഒന്നുകിൽ ഞാൻ അതിനെക്കുറിച്ച് എന്ത് പറയണം? ഇപ്പോൾ സ്നേഹത്തോടും ആദരവോടും കൂടി പറയുകയാണ്, ഇതെന്റെ ഹൃദയത്തിൽ നിന്നാണെന്ന് ദൈവം അറിയുന്നു. അവർ അതുമായി പോയിട്ട് അതിൽ നിന്നും ഒരു കാശുണ്ടാക്കുന്ന പദ്ധതി ഉണ്ടാക്കിയിട്ട് നോക്കുക, ജനങ്ങളെ ഒത്തൊരുമിച്ചാക്കിയിട്ട് എന്തോ ഒരു വലിയ കാര്യമാക്കി അത് മാറ്റിയെടുത്തിരിക്കുന്നു. ഒരുപക്ഷെ അവർ അതിനായി കാശ് ചിലവാക്കിയെന്നിരിക്കാം. കൊള്ളാം, അതൊക്കെയും നന്നായിരിക്കുന്നു. എന്നാൽ എനിക്ക് കാണാൻ കഴിയുന്നിടത്തോളം അവർ പറയുന്നത് അന്ത്യം അടുത്തിരിക്കുന്നു, ജനങ്ങൾക്ക് അവരുടെ കാശ് എന്തിനാണ് ആവശ്യമായിരിക്കുന്നത്? കൊള്ളാം, എങ്കിൽ നിങ്ങൾക്കതുമായിട്ട് എന്താണ് ആവശ്യമായിരിക്കുന്നത്? അതിന്റെ കാര്യം എന്താണെന്നാൽ ജനങ്ങളുടെ അടുക്കൽ സുവിശേഷം പ്രസംഗത്തിൽ കൂടെ എത്തിക്കുക എന്നതാണ്. കൂടാതെ കൃപാവരങ്ങളും അടയാളങ്ങളുമാകുന്നു. ഇന്ന് രാവിലെ സമയം ഒരു വ്യക്തിക്ക് ഈ പ്രസംഗപീഠത്തിൽ നിന്നുകൊണ്ട് വലിയ അത്ഭുതങ്ങളും അടയാളങ്ങളും പ്രവർത്തിക്കാൻ കഴിയും. അത് ആ വ്യക്തി രക്ഷിക്കപ്പെട്ടിട്ടുണ്ടെന്ന് പോലും അർത്ഥമാക്കുന്നില്ല. സാത്താനും അത്ഭുതങ്ങളും അടയാളങ്ങളും പ്രവർത്തിക്കും. തീർച്ചയായും അവരത് ചെയ്യും, തീർച്ചയായും ചെയ്യും. അന്ത്യനാളുകളിൽ അവർ അതിലും കൂടുതൽ ചെയ്യുമെന്ന് ബൈബിൾ പറയുന്നു. യേശു തന്നെ പറഞ്ഞു, വളരെ പേർ എന്റെ അടുക്കൽ വന്ന് കർത്താവേ കർത്താവേ നിന്റെ നാമത്തിൽ ഞാൻ ഭൂതങ്ങളെ പുറത്താക്കിയിട്ടില്ലേ, നിന്റെ നാമത്തിൽ ഞാൻ അത് ചെയ്തിട്ടില്ലേ ഇത് ചെയ്തിട്ടില്ലേ അങ്ങനെ ഈ കാര്യങ്ങളെല്ലാം ചെയ്തിട്ടില്ലേ എന്ന് പറയും. അവനവരോട്, അധർമ്മം പ്രവർത്തിക്കുന്നവരെ എന്നെ വിട്ടുപോകുവീൻ, ഞാൻ നിങ്ങളെ അറിയുന്നില്ല എന്ന് പറയും. സമയമടുത്തിരിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതായത് തിരുവെഴുത്ത് പ്രകാരം ഓരോരുത്തരും ആത്മാവിന്റെ പ്രകാശനം പൊറത്തു പ്രയോജനത്തിനായി നൽകപ്പെടുന്നു. അത് സത്യമാണ്. കൃപാവരങ്ങൾ അത്ഭുതകരമായ ഒരു കാര്യമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമുക്കവയെ ആവശ്യമായിരിക്കുകയും നാം അതിനെ ആദരിക്കുകയും ചെയ്യുന്നു. എന്നാൽ അതിലും ഉയർന്ന ഒരു നിലപാടിലെത്തുന്ന സമയം വരുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ കാര്യങ്ങളെല്ലാം കഴിഞ്ഞ ശേഷം സ്നേഹം എന്നേക്കുമായി നിലനിൽക്കും. ഇത് ദൈവത്തിന്റെ സ്നേഹമാകുന്നു. നാം ഇതുപോലെ നിന്ന് പ്രസംഗിക്കുകയും അല്ലെങ്കിൽ സംസാരിക്കുകയും ചെയ്യുമ്പോഴായിരിക്കും ആ സ്നേഹം വന്ന് ഈ കെട്ടിടത്തിനുള്ളിൽ വ്യാപരിക്കാൻ പോകുന്നത്. ഇത് പ്രസംഗത്തിന്റെ ദിവസമാകുന്നു. ഈ ദിവസം നാം കടന്നു ചെന്ന് പാപികളെ വലിച്ചു പുറത്താക്കണം. എന്താണ് ഞാൻ അർത്ഥമാക്കുന്നതെന്ന് കാണുന്നില്ലേ? വചനം പ്രസംഗിക്കുന്നത് അതിനുവേണ്ടിയാണ്, അത് പാപികളെ പുറത്തു കൊണ്ടുവരുന്നതിനാണ്. അടയാളങ്ങളും അത്ഭുതങ്ങളും പ്രവർത്തിക്കുന്നത് നമുക്ക് ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. അത് കൈവെപ്പിൽ കൂടെയും മറ്റുമായി നടക്കുന്നു. കാരണം ഇത് പ്രസംഗമാണ്. എന്നാൽ സഭ ഇപ്പോൾ ഉറച്ചു നിൽക്കേണ്ട സമയം വരുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. മനസ്സിലായില്ലേ? ദൈവത്തിനൊരു വിക്രയമായ ശരീരമില്ല. അവനൊരു കയ്യിൽ 6 വിരലുകളില്ല, ഒരു കയ്യിൽ 5 വിരലുകളെ ഉള്ളൂ. ക്രിസ്തുവിന്റെ ദേഹം വിക്രയമായതായിരിക്കുന്നില്ല. അവസാനത്തെ വ്യക്തി ക്രിസ്തുവിന്റെ ദേഹത്തിൽ വന്നു കഴിയുമ്പോൾ പിന്നെ എല്ലാം കഴിഞ്ഞിരിക്കും, എല്ലാം കഴിഞ്ഞിരിക്കും. അതാരാണെന്ന് എനിക്കറിയില്ല. ഇന്ന് രാവിലെ സമയം ഇത് അവസാനത്തെ വ്യക്തിയായിരിക്കാനിടയുണ്ട്. അവസാനത്തെ വ്യക്തി നിങ്ങൾ തന്നെയായിരിക്കാനിടയുണ്ട്. ഒരുപക്ഷെ ആഫ്രിക്കയിലായിരിക്കാം അവസാനത്തെ വ്യക്തി ഇന്ന് കൊണ്ടുവരപ്പെടുന്നത്. എന്നാൽ അവസാനത്തേത് വന്നു കഴിയുമ്പോൾ തീർന്നിരിക്കും. നിങ്ങൾ പ്രസംഗിച്ചുകൊണ്ട് മുമ്പോട്ട് പോയിക്കൊള്ളുക. യാതൊരു ഉത്തരവും ഉണ്ടായിരിക്കില്ല. നോക്കൂ, യാതൊരു മറുപടിയും ഉണ്ടായിരിക്കില്ല. ബില്ലി ഗ്രഹാമിനോടും കൂട്ടരോടും സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ അവർ പറഞ്ഞു, അവർ ഒരു സ്ഥലത്ത് നിന്ന് 30,000 അല്ലെങ്കിൽ 20,000 30,000 പേരെ പരിവർത്തനം ചെയ്തു. അതിൽ നിന്നും അവർക്ക് 20 അല്ലെങ്കിൽ 30 പേരെ ഒരു വർഷത്തിനുള്ളിൽ കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ല. അതൊന്ന് ചിന്തിച്ചു നോക്കുക. അതെന്നെ ഒരു കാൽവിനിസ്റ്റ് ആക്കുമെന്നുള്ളത് ശരിയാണ്. എന്നാൽ ദൈവം എന്താണ് ഉണ്ടാക്കിയത്? അത് ദൈവം ഉണ്ടാക്കിയത് തന്നെയാകുന്നു. യേശു ഒരിക്കലും ഈ ഭൂമിയിൽ ഇത് പറയുന്നതിനായി വന്നില്ല. അതായത് എന്റെ പ്രാസംഗികർ ചെന്നിട്ട് എന്തെങ്കിലും കുറിച്ച് പ്രസംഗിച്ചിട്ട് ഞാൻ എന്താണ് ചെയ്തിരിക്കുന്നതിനെ കുറിച്ച് അവരോട് പറയുകയും ഒരുപക്ഷെ ആർക്കെങ്കിലും എനിക്ക് വേണ്ടി സങ്കടം തോന്നിയിട്ട് രക്ഷപ്പെട്ടെന്നിരിക്കാം. ദൈവം തന്റെ കാര്യത്തെ ഈ രീതിയിൽ പ്രവർത്തിക്കുന്നില്ല. ദൈവം ആദിയിൽ തന്നെ ആരെല്ലാം രക്ഷിക്കപ്പെടുമെന്ന് അറിഞ്ഞിരുന്നു. രക്ഷിക്കപ്പെടുമെന്ന് ദൈവം അറിഞ്ഞിരുന്നവരെ രക്ഷിക്കുന്നതിന് വേണ്ടി യേശു വന്നു. അവർ നശിച്ചു പോകണമെന്ന് അവൻ ആഗ്രഹിച്ചിരുന്നില്ല. എന്നാൽ ദൈവമായിരിക്കെ ആര് നശിച്ചു പോകുമെന്നും ആര് രക്ഷിക്കപ്പെടുമെന്നും അവൻ അറിഞ്ഞിരുന്നു. ആ കാരണത്താൽ അവന് മുൻനിർണയിക്കൽ നടത്താൻ കഴിഞ്ഞിരുന്നു. മുൻനിർണയിക്കലല്ല, എന്നാൽ മുന്നറിവിനാൽ എല്ലാ കാര്യങ്ങളും തന്റെ മഹത്വത്തിനായി പ്രവർത്തിക്കുന്നതിന് വേണ്ടി അവൻ ഒരുക്കി വെക്കാൻ കഴിഞ്ഞു. സാത്താൻ സർവവ്യാപിയോ സർവശക്തനോ അല്ല. അവൻ ആദ്യം തൊട്ട് അവസാനം വരെ യാതൊന്നും അറിയില്ല. ദൈവം മാത്രം അതറിയുന്നു. അതൊരു കാര്യമായിട്ട് ദൈവം ഇവിടെ മേലെയായിരിക്കുന്നു. അവനെല്ലാം അറിയാം. എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് സാത്താൻ അറിയില്ല. അവൻ അറിയാവുന്ന ഏക കാര്യം അവനൊരു സാത്താനാകുന്നു എന്നുള്ളതാണ്. കൂടാതെ അവൻ ചെയ്യാവുന്നതൊക്കെയും അവൻ ചെയ്യുന്നു. അവന് കിട്ടാവുന്നതെല്ലാം അവൻ പ്രവർത്തിക്കുന്നു. എന്നാൽ ദൈവത്തിന് അവസാനം അറിയാം. ആമേൻ. അങ്ങനെ ദൈവത്തിന് അവസാനം അറിയാവുന്നതിനാൽ അവൻ എല്ലാ കാര്യങ്ങളെയും തന്റെ മഹത്വത്തിനായി പ്രവർത്തനക്യമാക്കാൻ കഴിയുന്നു. ആമേൻ. ഓ, ഞാൻ അവനെ സ്നേഹിക്കുന്നു. ഓ, അവൻ ദൈവമാകുന്നു. അതുകൊണ്ട് ഓർക്കുക, അവസാനത്തെ വ്യക്തി കുഞ്ഞാടിന്റെ ജീവപുസ്തകത്തിൽ നിങ്ങളുടെ പേരിട്ടത് എപ്പോഴാണ്? ഇന്നലെയോ, കഴിഞ്ഞ വർഷമോ, അതോ അതിനപ്പുറത്തെ വർഷമോ? അല്ല ശ്രീമാൻ, ലോകസ്ഥാപനത്തിങ്കൽ നിങ്ങളുടെ പേര് കുഞ്ഞാടിന്റെ ജീവപുസ്തകത്തിൽ ഇട്ടിരുന്നു എന്നാണ് ബൈബിൾ പറയുന്നത്. ബൈബിൾ വെളിപാട് പുസ്തകത്തിൽ പറയുന്നു, ലോകസ്ഥാപനം മുതൽ അറക്കപ്പെട്ട കുഞ്ഞാടിന്റെ പുസ്തകത്തിൽ പേരെഴുതിയിട്ടില്ലാത്ത സകല ഭൂവാസികളെയും എതിർ ക്രിസ്തു വഞ്ചിച്ചു കളഞ്ഞു. എങ്കിൽ നിങ്ങളുടെ പേര് എഴുതിയിരുന്നു. നിങ്ങൾ ചോദിച്ചേക്കാം, എങ്കിൽ പിന്നെ സുവിശേഷം പ്രസംഗിക്കുന്നത് എന്തിനാണ്? കൊള്ളാം. ബൈബിൾ അതിനെ വ്യക്തമായി വിശദീകരിക്കുന്നു. അവൻ പറഞ്ഞു, സ്വർഗരാജ്യം കടലിൽ ഇടുന്നതും എല്ലാ വക മീനും പിടിക്കുന്നതായ ഒരു വലയോട് സദൃശ്യം. നിറഞ്ഞപ്പോൾ അവനത് വലിച്ചു കരയ്ക്ക് കയറ്റി. സുവിശേഷം പ്രസംഗിക്കുന്നത് അതാകുന്നു. നോക്കൂ, ഇതൊരു വലിയ കടലാണ്. അമേരിക്ക ഒരു കടലാണ്. ഞാൻ ജെഫേഴ്സൺ വിലയിൽ കടലിന്റെ ഒരു മൂലയ്ക്ക് ചെന്ന് നിൽക്കുന്നു. സഹോദരൻ നെവിൽ വലിയ മത്സ്യവല ഇടുകയാണെന്ന് പറയാം. അതെ, എന്തെങ്കിലും പ്രയോജനമുണ്ടോ? അധികമായിട്ടൊന്നുമില്ല. എങ്കിൽ കുറച്ചുനേരം ഞാനും നിന്നോടൊപ്പം വലയിടാം. ഞാൻ എന്റെ വലയെറിഞ്ഞു, അദ്ദേഹം അദ്ദേഹത്തിന്റെ വലയും എറിഞ്ഞു. അങ്ങനെ ഇതാ ഞങ്ങൾ വലിക്കുന്നു, പ്രസംഗിക്കുന്നത് വലിക്കുകയാണ്. ഒരു കൂട്ടം ജനങ്ങൾ വന്ന് ഞങ്ങൾ കർത്താവ് യേശുവിനെ സ്വീകരിക്കാൻ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞു. ശരി, ചുറ്റുമായി നോക്കി, ഏതാണ് മത്സ്യം? എന്താണ്? എനിക്കറിയില്ല. എങ്കിൽ പിന്നെ ഇപ്പോൾ എന്ത് ചെയ്യാൻ പോവുകയാണ്? ഞാൻ കാലിഫോർണിയയിലേക്ക് പോവുകയാണ്. കർത്താവ് എന്നെ കാലിഫോർണിയയിലേക്ക് അയക്കുന്നു. ഞാൻ അവിടെ ചെന്ന് വലയിടാൻ പോവുകയാണ്. ഞാൻ അവിടെ ചെന്ന് എന്റെ വലയെറിയും, എന്നിട്ട് വലിക്കും. ഒറ്റവട്ടം തന്നെ 1500 പേർ കടന്നു വരും. അവരെല്ലാം രക്ഷിക്കപ്പെട്ടവരാണോ? എനിക്കറിയില്ല. അവിടെയാകുന്നു അവർ. ഞാൻ എന്റെ വലയെടുത്തു, അത് സുവിശേഷ വലയാകുന്നു. അവരിൽ ചിലർ, ബൈബിൾ പറയുന്നു, ഈ വെള്ളത്തിൽ എല്ലാ തരത്തിൽപ്പെട്ട ജീവികളുമുണ്ട്. അവയെല്ലാം ഈ വെള്ളത്തിൽ തന്നെ ശ്വസിക്കുകയും ഇതേ വെള്ളത്തിൽ തന്നെ ജീവിക്കുകയും ചെയ്തിരുന്നു. അത് ശരിയല്ലേ? അവിടെ ആമയും ചെളിയാമയും പാമ്പും തവളയും പല്ലിയും തോട്ടിയും അതോടൊപ്പം യഥാർത്ഥ മീനുമുണ്ടായിരുന്നു. മത്സ്യങ്ങളായിരുന്നവരുടെ മേൽ സുവിശേഷ വല വീണപ്പോഴും അവയെ കരയ്ക്കെടുത്തപ്പോഴും മത്സ്യങ്ങൾ തന്നെയായിരുന്നു. സുവിശേഷ വലയിൽ ആമകളായിരുന്നവർ കരയിലും അത് തന്നെയാകുന്നു. അവർ വീണ്ടും ആ ചെളിയിൽ തന്നെ തിരികെ എത്തുന്നതിന് അധിക സമയമെടുക്കുകയില്ല. സ്വന്തം ഛർദിക്ക് തിരിഞ്ഞ നായയും കുളിച്ചിട്ട് ചെളിയിൽ ഉരുളുവാൻ തിരിഞ്ഞ പന്നിയും പോലെ അവ ഇതാ പോകുന്നു. എന്നാൽ ആരംഭത്തിൽ തന്നെ അവർ ആമകളായി തുടങ്ങിയിരുന്നു. അവർ ആമകളായിരുന്നുവെന്ന് പറയുന്നത് എന്റെ ജോലിയല്ല, എനിക്കതറിയില്ല. ഞാൻ വല വീശുന്നു, വല വലിച്ചെടുക്കുന്നു. എന്നാൽ സഹോദര, അവസാനത്തെ മീൻ വന്നു കഴിയുമ്പോൾ അതെല്ലാമായിരിക്കും. ഓ, കർത്താവ് തന്നെ വന്ന് ജോലി കഴിഞ്ഞെന്ന് പറയും. കുറച്ചു നേരത്തിനുള്ളിൽ തന്നെ പിന്നെ സ്ഥാനം മാറും. അത് ശരിയാണ്, അത് ശരിയാണ്. അതേ ശ്രീമാൻ, അവൻ പറയും, ജോലി കഴിഞ്ഞിരിക്കുന്നു, ഇത് തീർന്നിരിക്കുന്നു, എല്ലാം കഴിഞ്ഞിരിക്കുന്നു. അത് അവസാനത്തേത് പുറത്തു വന്നു കഴിയുമ്പോഴായിരിക്കും. ഒരു കൂട്ടം പന്നികൾ അവിടെ ചെടിയിൽ കിടന്ന് ഉരുളുകയായിരിക്കാം. ദൈവം തനിക്ക് കഴിയാവുന്നത്രയും വേഗം അവിടെ നിന്ന് മത്സ്യങ്ങളെ വലിച്ചെടുക്കുകയായിരിക്കാണ്. എല്ലായിടത്തും നിന്നും പ്രാസംഗികർ വല വീശുകയാണ്. ഞങ്ങൾക്ക് എത്രമാത്രം കഴിയുമോ അത്രയും വീശുകയും വലിക്കുകയുമാണ്. ഞങ്ങൾ വല തന്നെ ഒരുമിച്ച് കെട്ടുന്നു. അവൾ തയ്യാറായിരിക്കുകയാണ്. അവൻ ആ പഴയ കുളത്തെ ഈ വരുന്ന ദിവസങ്ങളിൽ ഒന്നിൽ തകർക്കും. അത് കഴിഞ്ഞിരിക്കും. എന്നാൽ മത്സ്യങ്ങൾ നല്ല തെളിഞ്ഞ വെള്ളത്തിലേക്ക് പോയിട്ട് അവർക്കവിടെ എന്നേക്കുമായ ഒരു നിത്യജീവൻ ഉണ്ടായിരിക്കും. ആമേൻ. ഓ, അവസാനത്തേത് വരുമ്പോൾ എന്റെ ദൈവമേ, അതെത്ര വലിയ സൌഭാഗ്യമായിരിക്കും. കാരണം നിങ്ങൾ എന്റെ മത്സ്യമായിരിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടോ എന്ന് ദൈവം ചോദിക്കും. ആമേൻ. എന്റെ മേശയിൽ നിങ്ങൾ ഒരു മത്സ്യമായിരിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടോ? എന്റെ മേശയിൽ ആഹാരമായിരിക്കുന്നതിന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? ഓ, തീർച്ചയായും, തീർച്ചയായും കർത്താവേ. നോക്കൂ, അവരുടെ സ്വഭാവം മത്സ്യമാകുന്നു. നിങ്ങളൊരു ക്രിസ്ത്യാനിയായിരിക്കുമ്പോൾ നിങ്ങളുടെ സ്വഭാവം ഒരു ക്രിസ്ത്യാനിയുടേതാകുന്നു. നിങ്ങൾക്ക് പുകവലിക്കാൻ കഴിയില്ല എന്ന് നിങ്ങൾക്ക് പറയേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് മദ്യപിക്കാൻ കഴിയില്ല, നിങ്ങൾക്ക് ഇതൊന്നും ചെയ്യാൻ കഴിയില്ല എന്ന് നിങ്ങൾക്ക് പറയേണ്ട ആവശ്യമില്ല. എന്തൊക്കെയായാലും അവരത് ചെയ്യുന്നില്ല. നോക്കൂ, അവരുടെ സ്വഭാവം വ്യത്യസ്തമാണ്. ക്രിസ്തുവിന്റെ ആത്മാവ് ആ വ്യക്തിയിൽ ഉണ്ടായിട്ട് ഈ കാര്യങ്ങളെ ക്രിസ്തു ചെയ്യുന്നില്ല. നിങ്ങൾക്ക് കർത്താവിനെ സ്നേഹിക്കേണ്ടതുണ്ട്, നിങ്ങൾക്ക് പള്ളിയിൽ പോകേണ്ടതുണ്ട് എന്ന് നിങ്ങൾ പറഞ്ഞേക്കാം. എന്നാൽ ജനങ്ങളോട് നിങ്ങൾക്കിത് പറയേണ്ട ആവശ്യമില്ല. എങ്ങനെയൊക്കെയായാലും അവർ പോകും. അവർ മഴയത്ത് കൂടെ ആയാലും അവർ പോകും. അവർ പള്ളിയിലേക്ക് മരണത്തിൽ കൂടെ പോകുന്നു. തീർച്ചയായും അവരത് ഇഷ്ടപ്പെടുന്നു. അവർക്കവിടെ എത്തിയിരിക്കണം. അത്രമാത്രമാണ്, ഇത് അവരുടെ ജീവനാണ്. അവർ അങ്ങനെ അത് ചെയ്യുന്നില്ലെങ്കിൽ അവർ മരിക്കുകയാണെന്ന് അവർക്ക് തന്നെ തോന്നും. തീർച്ചയായും അതേ ശ്രീമാൻ, എന്തെങ്കിലും അവരുടെ ഹൃദയത്തിൽ കത്തിയെരിഞ്ഞുകൊണ്ടിരുന്നിട്ട് നിങ്ങൾക്ക് അവിടെ എത്തിയിരിക്കണം. അവിടെ വാദിക്കുന്നതിന് വേണ്ടിയല്ല, അവിടെ വഴക്കിടുന്നതിന് വേണ്ടിയല്ല, എന്നാൽ ആരാധനയ്ക്ക് വേണ്ടി അവിടെ പോകുന്നു. നിങ്ങൾ വീട്ടിലെത്തിയിട്ട് ഉന്മേഷവാന്മാരാകുന്നു. അതൊരത്ഭുതകരമായ ജീവിതമാകുന്നില്ലേ? എത്ര പേരത് അനുഭവിച്ചിട്ടുണ്ട്? നിങ്ങളുടെ കൈകൾ ഉയർത്തി കാണട്ടെ. ഹോ, അത് ശരി തന്നെ ഗട്ടി, നമുക്കത് പാടാം. സമാധാനം, സമാധാനം. നിങ്ങളിപ്പോൾ ഒരു കാര്യം ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നു. നിങ്ങളുടെ അടുത്തായിട്ടിരിക്കുന്നത് ആരാണോ അവരുടെ കൈപിടിച്ചു കുലുക്കിയിട്ട് ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ, സഹോദര സഹോദരി, സ്വർഗത്തിൽ നിങ്ങളെ കണ്ടുമുട്ടാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു എന്ന് പറയുക. ഇപ്പോൾ നാം ഈ പാട്ടിന്റെ അടുത്ത വരി പാടുമ്പോൾ, രോഗികളായിട്ടുള്ളവർ പ്രാർത്ഥിക്കുന്നതിന് വേണ്ടി ഈ വശത്തേക്കായിട്ട് വന്ന് നിരയായി നിൽക്കുക. രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതിനായി ശുശ്രൂഷകർ ഇവിടെ കടന്നുവന്ന് ഞങ്ങളെ സഹായിക്കുന്നതിനായി ഞങ്ങൾ ആഗ്രഹിക്കുന്നു. വലതുവശത്ത് നിരയായി നിന്നിട്ട് ഈ വശത്തേക്ക് ചുറ്റുമായി വരിക. അതെ, അതുപോലെ തന്നെ പ്രാർത്ഥിക്കേണ്ടവരായിട്ടുള്ളവർ വലതുവശത്തേക്ക് ഇപ്രകാരം വരിക. സഹോദരൻ ഗട്ടി നല്ല വൈദ്യൻ എന്ന പാട്ടിന്റെ രാഗം കൊടുക്കുമോ? ഞാൻ നിങ്ങളോട് ഒരു കാര്യം ചോദിക്കാൻ ഇപ്പോൾ ആഗ്രഹിക്കുന്നു. അതെ ശ്രീമാൻ, ഞാനത് എടുക്കുന്നതാണ്. ഇന്ന് രാവിലെ സമയം നിങ്ങൾ സൌഖ്യമാക്കപ്പെടുമെന്ന് മുൻകൂട്ടി കണ്ടുകൊണ്ട് അങ്ങനെയാണോ, അല്ലെങ്കിൽ അങ്ങനെ ഒരു പ്രതീക്ഷയോടെയാണോ നിങ്ങൾ വരുന്നത്? നിങ്ങളുടെ ഹൃദയത്തിൽ വാസ്തവമായും ആഴമേറിയിട്ട് അതാണോ ഉള്ളത്? എന്റെ സ്നേഹിത, നിങ്ങൾ അങ്ങനെയാണ് വരുന്നതെങ്കിൽ നിങ്ങളുടെ രോഗശാന്തി നിങ്ങളുടെ രക്ഷയെ പോലെ തന്നെ ഉറച്ചിരിക്കുന്നുവെന്ന് ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് തരാൻ ആഗ്രഹിക്കുന്നു. നിങ്ങളുടെ രോഗശാന്തി നിങ്ങളുടെ രക്ഷയെ പോലെ സ്ഥിരമായ ഒരു കാര്യമല്ല. നിങ്ങളുടെ രോഗശാന്തി നിങ്ങളെ പരാജയപ്പെടുത്തി കളയും. നിങ്ങൾക്ക് രോഗശാന്തി ലഭിച്ചിട്ട് നിങ്ങൾ വീണ്ടും രോഗിയാകുന്നതിനിടയാകും. നിങ്ങൾ ന്യൂമോണിയ രോഗത്തിൽ നിന്നും പരിപൂർണമായും സൌഖ്യപ്പെട്ടിരിക്കുന്നുവെന്ന് നിങ്ങളുടെ ഡോക്ടർ നിങ്ങളോട് പ്രഖ്യാപിച്ചിട്ട് അടുത്തയാഴ്ച അതേ ന്യൂമോണിയ രോഗത്താൽ നിങ്ങൾ മരിച്ചു പോകാനിടയായിരിക്കും. അത് ശരിയാണ്. ഈ ആഴ്ചയിൽ നിങ്ങൾ ക്ഷയരോഗത്തിൽ നിന്നും പൂർണമായി ശുദ്ധമാക്കപ്പെട്ടിട്ട് രണ്ടു മാസം കഴിഞ്ഞ് ക്ഷയരോഗത്താൽ മരിച്ചെന്നിരിക്കാം. നിങ്ങളുടെ ശരീരത്തിൽ അതിന്റെ ഒരു അണു പോലും കണ്ടുപിടിക്കാൻ കഴിയാതെ നിങ്ങൾ അതിന്റെ ടെസ്റ്റുകളെല്ലാം പാസ്സായെന്നിരിക്കാം. എന്നാൽ രണ്ടാഴ്ചയ്ക്ക് ശേഷം അതേ ക്ഷയരോഗത്താൽ മരിച്ചെന്നുമിരിക്കാം. അത് ശരിയാണ്, എങ്ങനെയായാലും നിങ്ങൾക്ക് മരിക്കേണ്ടതായിട്ടുണ്ട്. എന്നാൽ ദാവീദ് അവന്റെ ഉപകാരങ്ങളെക്കുറിച്ച് പറയുന്നു, അവന്റെ ഉപകാരങ്ങളൊന്നും മറക്കരുത്. എൻ മനമേ യഹോവയെ വാഴ്ത്തുക, എന്റെ സർവാന്തരംഗവുമേ അവന്റെ വിശുദ്ധ നാമത്തെ വാഴ്ത്തുക. എൻ മനമേ യഹോവയെ വാഴ്ത്തുക, അവന്റെ ഉപകാരങ്ങളൊന്നും മറക്കരുത്. ഉപകാരങ്ങൾ, ഈ യാത്രയിൽ എന്താണ് ഉപകാരങ്ങൾ? അവന്റെ അകൃത്യമൊക്കെ മോചിക്കുന്നു. അകൃത്യമെന്ന് പറയുന്നത് നിങ്ങൾ ചെയ്തുകൂടാ എന്ന് നിങ്ങൾക്കറിയാവുന്ന ഒരു കാര്യം നിങ്ങൾ പോയി ചെയ്യുന്നതാണ്. അവൻ അതൊക്കെയും മോചിക്കുന്നു. നിങ്ങൾ അവനോട് അപേക്ഷിക്കുകയും അവൻ നിങ്ങളോട് ക്ഷമിക്കുകയും ചെയ്യുന്നു. നിന്റെ അകൃത്യങ്ങളൊക്കെയും മോചിക്കുകയും നിന്റെ സകല രോഗങ്ങളെയും സൗഖ്യമാക്കുന്നു. ഇപ്പോൾ നിങ്ങൾക്കിത് എന്നേക്കുമായി ഉറപ്പിച്ചു തരാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അപ്പോൾ ആരെങ്കിലും, സഹോദരൻ ബ്രണഹാം, നിങ്ങൾ ദിവ്യരോഗശാന്തിയിൽ വിശ്വസിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചേക്കാനിടയുണ്ട്. ഇപ്പോൾ ഞാനിത് ബുദ്ധിയോടും വിവേകത്തോടും കൂടി പറയട്ടെ. നിങ്ങളിൽ ആരെങ്കിലും ഒരു വ്യക്തിയോ ഒരു ഡോക്ടറോ ഒരു ശാസ്ത്രകാരനോ ഈ ഉണർവിൽ വെച്ച് ഈ പ്രസംഗപീഠത്തിലേക്ക് വന്നിട്ട് ആരെങ്കിലും എപ്പോഴെങ്കിലും ദിവ്യ രോഗശാന്തി കൂടാതെ സൌഖ്യമാക്കപ്പെട്ടിട്ടുള്ള ഒരു സ്ഥാനത്തെ എനിക്ക് കാണിച്ചു തരുന്നതിനായി ഞാൻ നിങ്ങളെ ക്ഷണിക്കുന്നു. നിങ്ങൾ നിങ്ങളുടെ ഡോക്ടറെ അടുക്കലേക്കോ നിങ്ങൾ ആഗ്രഹിക്കുന്ന ആരുടെ അടുക്കലും ചെന്നിട്ട് ദിവ്യരോഗശാന്തിക്ക് പുറമേയായി സൌഖ്യമാക്കപ്പെട്ടിട്ടുള്ള ഒരു വ്യക്തിയെ കാണിച്ചു തരുന്നതിന് ആവശ്യപ്പെടുക. രോഗശാന്തിയുടെ ആ മരുന്ന് നിങ്ങൾ കൊണ്ടുവരാൻ ഞാൻ ആഗ്രഹിക്കുന്നു. താനൊരു രോഗശാന്തിക്കാരനാണെന്ന് അവകാശപ്പെടുന്ന ഒരു ഡോക്ടറെ നിങ്ങൾ കൊണ്ടുവരാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അദ്ദേഹം ഉപ്പൂറ്റിയുള്ളവനായിരിക്കും. ശരിയാണ്, ഉപ്പൂറ്റി ഒരു ഡോക്ടറിന്റെ ഉപ്പൂറ്റിയാണ്. എന്നാൽ സൌഖ്യപ്പെടുത്താൻ കഴിയുന്നത് ദൈവം ഒരുവന് മാത്രമാണ്. അല്ലെങ്കിൽ സൌഖ്യമാക്കിയിട്ടുള്ളതും അല്ലെങ്കിൽ സൌഖ്യമാക്കുന്നതും അവനൊരുവൻ മാത്രമാകുന്നു. രോഗശാന്തിയുടെ എന്തെങ്കിലും മരുന്ന് നമ്മുടെ പക്കൽ ഉണ്ടെങ്കിൽ നമുക്ക് ആ മരുന്ന് കൊണ്ട് ഒരു മനുഷ്യനെ ഈ പ്രസംഗപീഠത്തിൽ തന്നെ ഉണ്ടാക്കാൻ കഴിയും. അത് ശരിയാണ്, നമുക്കൊരു മനുഷ്യനെ ഈ പ്ലാറ്റ്ഫോമിൽ തന്നെ സൃഷ്ടിക്കാൻ കഴിയും. എല്ലാ രോഗശാന്തിയും ദിവ്യരോഗശാന്തിയാണെന്നുള്ള കാര്യം ഒന്ന് ചിന്തിച്ചു നോക്കുക. ദൈവത്തിന് അത് ചെയ്യുന്നതിനുള്ളതായ രീതികളുണ്ട്. നിങ്ങൾ പറഞ്ഞേക്കാം, സഹോദരൻ ബ്രണഹാം, എനിക്ക് ഒരു മുഴയുടെ അല്ലെങ്കിൽ ഒരു വർമ്മവീക്കത്തിന്റെ ഒരു ശസ്ത്രക്രിയ ചെയ്യേണ്ടതായിട്ടുണ്ടായിരുന്നു. ഡോക്ടർ അത് മുറിച്ചു കളഞ്ഞില്ലായിരുന്നെങ്കിൽ ഞാൻ മരിച്ചു പോകുമായിരുന്നു. അതിനിടയുണ്ട്. അതൊരു പക്ഷേ സത്യമായിരിക്കാം. എന്നാൽ ഡോക്ടർ നിങ്ങളെ ഒരിക്കലും സൌഖ്യമാക്കിയില്ല എന്ന കാര്യം നിങ്ങൾക്കറിയാമോ? ഡോക്ടർ ആ പ്രതിബന്ധത്തെ എടുത്തു മാറ്റുകയാണ് ചെയ്തത്. അദ്ദേഹം ആ വീക്കത്തെ മുറിച്ചു കളഞ്ഞു. അതുതന്നെയാണ് നിങ്ങളെ വേദനിപ്പിച്ചിരുന്നത്. എന്നാൽ അവൻ ഒരിക്കലും അത് സൌഖ്യമാക്കിയിരുന്നില്ല. നിങ്ങളുടെ കൈ ഒടിഞ്ഞുപോയി. നിങ്ങൾ പറയും, നിങ്ങളുടെ കൈ ഒടിഞ്ഞാൽ നിങ്ങൾ ഡോക്ടറെ അടുക്കലേക്ക് ഓടും. ഞാനും അത് തന്നെ ചെയ്യും. എന്നാൽ അവനത് സൌഖ്യപ്പെടുത്താൻ കഴിയില്ല. ഞാൻ ചെന്നിട്ട് ഡോക്ടറിനോട് പറയുകയാണ്, ഡോക്ടർ എന്റെ കൈ എളുപ്പം ഉടനെ തന്നെ സൌഖ്യപ്പെടുത്തുക, എനിക്ക് ഇന്ന് ഉച്ചയ്ക്ക് എന്റെ കാറിൽ കുറച്ച് പണി ചെയ്യാനുണ്ട് എന്ന് പറയുകയാണെങ്കിൽ എന്തായിരിക്കും? എങ്കിൽ എനിക്ക് മാനസിക രോഗശാന്തിയുടെ ആവശ്യമുണ്ടെന്ന് അദ്ദേഹം അറിയും. അദ്ദേഹം പറയും, ഞാൻ നിങ്ങളുടെ കൈ നേരെയാക്കി വെച്ചു തരാം. എന്നാൽ രോഗശാന്തി ആരാണ് ചെയ്യുന്നത്? നിങ്ങൾ ചോദിച്ചേക്കാം, സഹോദരൻ ബ്രണഹാം, നിങ്ങൾ പെൻസിലിനെ കുറിച്ച് എന്ത് പറയുന്നു? അത് നിങ്ങളുടെ ശരീരത്തിൽ സംഭവം കൊണ്ടോ അല്ലെങ്കിൽ ന്യൂമോണിയ മറ്റും കൊണ്ടോ ഉണ്ടായ രോഗങ്ങൾക്കും അണുക്കൾക്കും വേണ്ടി തരുന്നു. ഈ പെൻസിൽ നിങ്ങളെ സൗഖ്യമാക്കുന്നില്ലേ? ഇല്ല ശ്രീമാൻ. പെൻസിലിൻ ഒരു ആന്റിബയോട്ടിക് ആകുന്നു. ആന്റിബയോട്ടിക് ഒരു മാരക വസ്തുവാകുന്നു. ആന്റിബയോട്ടിക് കൊല്ലുന്നു, മറ്റുള്ള സകല മരുന്നുകളും കൊല്ലുന്നു. മരുന്ന് നിർമ്മിക്കുന്നില്ല, എന്നാൽ അത് കൊല്ലുകയാണ് ചെയ്യുന്നത്. മരുന്ന് ഒരു മാരക വസ്തുവാണ്, ഒരു രോഗശാന്തിക്കാരനല്ല. സൗഖ്യപ്പെടുത്തുന്ന ഒരു മരുന്ന് എനിക്ക് കാണിക്കുക, കൊല്ലാത്ത ഒരു മരുന്ന് എനിക്ക് കാണിച്ചു തരിക. അങ്ങനെ നിങ്ങൾക്കൊരു മരുന്ന് കിട്ടുന്നില്ല. മരുന്ന് കൊല്ലുന്നു, മരുന്ന് അണുക്കളെ കൊല്ലുന്നു. അത് നിങ്ങളുടെ വീട്ടിൽ എലികൾ ഉണ്ടായിട്ട് നിങ്ങൾ എലിവിഷം വെക്കുന്നത് പോലെയാണ്. ഈ എലികൾ നിങ്ങളുടെ വീട്ടിൽ കയറി എല്ലായിടത്തും തുറക്കുകയായിരുന്നു. എലിവിഷം എലികളെ കൊല്ലുന്നു, എന്നാൽ അത് നിങ്ങളുടെ വീട്ടിലെ തുറന്ന സ്ഥലങ്ങളെ അടയ്ക്കുന്നില്ല. അതുപോലെ പെൻസിലിനും, പെൻസിലിൻ അണുക്കളെ കൊല്ലുന്നു, എന്നാൽ ദൈവത്തിന് ഈ അണുക്കൾ തിന്നുകളഞ്ഞ ഭാഗത്തെ സൌഖ്യമാക്കേണ്ടതുണ്ട്. ഞാൻ എന്താണ് അർത്ഥമാക്കുന്നത് നിങ്ങൾ മനസ്സിലായോ? എങ്ങനെയൊക്കെയായാലും ദൈവത്തിന്റെ വചനം നാം അതിലേക്ക് ഇപ്പോൾ കടക്കാൻ പോകുകയാണ്. ദൈവത്തിന്റെ വചനത്തിന് അതിനെ സ്വയം ഖണ്ഡിച്ചു കളയാൻ പറ്റില്ല, അത് പരിപൂർണമായി സത്യമാകുന്നു. ഈ ഉണർവിന്റെ സമയത്ത് ഏതെങ്കിലും ഒരു വ്യക്തി വന്ന് ദൈവത്തിന്റെ വചനത്തിൽ നിന്നും ഒരു വൈരുദ്ധ്യതയോ ഒരു സ്വയം ഖണ്ഡിച്ചിരിക്കുന്നതിനായ കാര്യത്തെയോ ദൈവത്തിന്റെ വചനത്താൽ നേരെയാക്കാൻ കഴിയാത്തതുമായ ഒരു കാര്യത്തെയോ ചൂണ്ടിക്കാണിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അങ്ങനെ ഒരു കാര്യം അവിടെയില്ല, തീർച്ചയായും അതവിടെയില്ല. വചനത്തിൽ യാതൊരു വൈരുദ്ധ്യങ്ങളുമില്ല, പരിപൂർണമായുമില്ല. നിങ്ങളൊരു വിഷയത്തെ എടുക്കുക, എനിക്കൊരു കത്തെഴുതിയിട്ട് ഒരു കാര്യം പറയാൻ കഴിയും, വേറൊരു കത്തെഴുതിയിട്ട് വേറൊന്നും, പിന്നെ വേറൊരു കാര്യം പറയാൻ കഴിയും. ആദ്യത്തെ കാര്യം എന്താണെന്നാൽ ഈ രണ്ട് കാര്യങ്ങളും രണ്ട് വ്യത്യസ്ത വിഷയങ്ങളെക്കുറിച്ച് പറയുന്നതായിരിക്കും തീർച്ചയായും. എന്നാൽ ഇതുവരെ സൌഖ്യമാക്കിയിട്ടുള്ളതും സൌഖ്യമാക്കുന്നതും സൌഖ്യമാക്കാൻ കഴിയുന്നതും ദൈവം ഒരുവന് മാത്രമാണ്. നിങ്ങൾ കൈയൊടിച്ചിട്ട് അല്ലെങ്കിൽ നിങ്ങൾക്കൊരു മുഴയുണ്ടായിട്ട് അതിനെക്കുറിച്ച് എന്ത് പറയുന്നു എന്ന് ചോദിച്ചേക്കാം, അതൊക്കെയും ശരിയാണ്. ദൈവം ദുഷ്ടാത്മാവിനെ പുറത്താക്കിയതുപോലെ ഇപ്പോൾ മുഴ പിടിപെട്ടിരിക്കുന്നതായ ആ സ്ഥലത്ത് ചെയ്യുകയാണെങ്കിൽ ആ മുഴയിൽ നിന്ന് ആ ജീവൻ പോയിട്ട് അത് മരിച്ചുപോകും. ഡോക്ടർ അത് മുറിച്ചു കളയുകയാണെങ്കിൽ പിന്നെ ഡോക്ടർ മുറിച്ച സ്ഥാനത്തെ ദൈവത്തിന് സൌഖ്യമാക്കേണ്ടതായിട്ടുണ്ട്. അല്ലാത്ത പക്ഷം നിങ്ങൾ രക്തം നഷ്ടപ്പെട്ട് മരിച്ചുപോകും, അത് ശരിയല്ലേ? അവൻ വർമ്മവീക്കത്തെ നിങ്ങളിൽ നിന്ന് എടുത്തു കളഞ്ഞിട്ട് നിങ്ങളെ ദൈവം സൌഖ്യമാക്കിയില്ലെങ്കിൽ പിന്നെ അതിനെപ്പറ്റി എന്ത് പറയുന്നു? നിങ്ങൾ അവിടെ തന്നെ മരിക്കും. നിങ്ങൾ ഈ തെരുവിലുള്ള മലിനജലത്തിന്റെ ഏതെങ്കിലും ഒരു മുഖ്യ സിര അടച്ചു കളഞ്ഞിട്ട് ഈ തെരുവിൽ എന്ത് സംഭവിക്കുമെന്ന് നോക്കുക. നിങ്ങളിവിടെയുള്ള ജലസംവിധാനത്തിന്റെ ഒരു മുഖ്യ വാൽവ് അടച്ചു കളഞ്ഞിട്ട് എന്ത് സംഭവിക്കുമെന്ന് നോക്കുക. അതിവിടെയുള്ള വെള്ളമടിച്ചുവിടുന്ന പമ്പിന്റെ സംവിധാനത്തെ തകർത്തു കളയും. മനുഷ്യന്റെ ശരീരത്തിലെ സംവിധാനത്തെ പോലെ ഈ ലോകത്തിൽ ഒരു സ്ഥലമോ ഒരൊറ്റ കാര്യമോ ഇല്ല. നിങ്ങൾക്കൊരു രക്തധമനിയെ രണ്ടായി മുറിച്ചിട്ട് കെട്ടിവെക്കാൻ കഴിയും. ദൈവം വേറൊരു വഴിയുണ്ടാക്കിയിട്ട് അതിനെ ഒഴിച്ചുവിട്ട് തിരികെ വീണ്ടും അതേ രക്തധമനിയിലേക്കും. അങ്ങനെ അത് ചെയ്യുന്നില്ലെങ്കിൽ ഒരു മിനിറ്റിനുള്ളിൽ തന്നെ അത് തിരികെ വന്ന് ഹൃദയത്തിൽ ഇടിച്ചിട്ട് നിങ്ങൾ തന്നെ ആദ്യം അത് ചൊറിയുമ്പോൾ ഇപ്രകാരമായിട്ട് നിങ്ങൾ മരിച്ചുപോകും. ആരാണ് രോഗശാന്തിക്കാരൻ? ഹോ, ദൈവമാണ് രോഗശാന്തിക്കാരൻ. നിങ്ങൾക്ക് യാതൊരു യാന്ത്രിക സംവിധാനത്തെയും ഇപ്രകാരം പ്രാവർത്തികമാക്കുന്നതിന് കഴിയില്ല. ഇത് പ്രകൃത്യാതീതമായിരിക്കണം. എന്റെ രണ്ട് കാലുകളിലെയും രക്തധമനി രണ്ടായിട്ട് മുറിഞ്ഞിരുന്നു. അവിടെ കിടന്നൊരു പാപിയായ ഞാൻ മരിക്കുകയായിരുന്നു. ഞാൻ സുവിശേഷം പ്രസംഗിക്കണമെന്ന് ദൈവം ആഗ്രഹിച്ചിട്ട് അവൻ രക്തത്തെ ഒഴിഞ്ഞുമാറിപ്പോകുന്നതിനിടയാക്കി. ആരെങ്കിലും എന്നോട് ഇതൊന്നും പറയാതെ എനിക്കിതറിയാനോ അല്ലെങ്കിൽ ആ മുറിവ് നോക്കുന്നതിനിടയിൽ കൂടെ അറിയാനോ കഴിഞ്ഞില്ല. ദൈവം ആ രക്തധമനിയിലായിരുന്നു. നിങ്ങളിവിടെയുള്ള ജലസംവിധാനത്തിന്റെ മുഖ്യവഴിയെ കെട്ടിയടച്ചിട്ട് എന്ത് സംഭവിക്കുമെന്ന് നോക്കുക. അത് തിരികെ എത്തിയിട്ട് അതിനെ തകർത്തു കളയും, തീർച്ചയായും അത് ചെയ്യും. വെള്ളം ഇപ്രകാരം അവിടേക്ക് ശക്തിയായി പ്രവേശിച്ചിട്ട് അതിനെ തിരികെ പിന്നിലേക്ക് തള്ളുന്നതിനിടയാക്കും. എന്നാൽ ദൈവം ഒരു വഴിയുണ്ടാക്കിയിട്ട് അത് ചുറ്റിമാറിപ്പോകുന്നു. ആരാണത് ചെയ്യുന്നത്? ഏത് ബുദ്ധിയാണ് അത് ചെയ്യുന്നത്? ഒരു ജലസംവിധാനം അത് ചെയ്യുന്നത് എനിക്ക് കാണിച്ചു തരിക. ഹാലലൂയ, ഇത് ദൈവത്തിന്റെ ബുദ്ധിശക്തിയാണ്. ഇത് മഹാനായ സൃഷ്ടികർത്താവ് ചെയ്യുന്നതാണ്. അതെ, വാസ്തവമായും. ഒരു വൃക്ഷത്തെ മറ്റൊന്നിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നത് എന്താണ്? ഒരു പക്ഷിയുടെ നിറത്തെ മറ്റൊന്നിൽ നിന്നും വ്യത്യസ്തമാക്കുന്നത് എന്താണ്? അതിന്റെ ചിലയെ വ്യത്യസ്തമാക്കുന്നത് എന്താണ്? നമ്മെ തന്നെ നാമാക്കി മാറ്റുന്നത് എന്താണ്? അതൊരു ബുദ്ധിശക്തിയാണ്, അത് ദൈവമാണ്. ഇപ്പോൾ ഭയപ്പെടരുത്, ഇത് അവന്റെ വാഗ്ദത്തമാകുന്നു. ഇത് സഹോദരൻ ബ്രഹാമല്ല, ഇത് അവന്റെ വാഗ്ദത്തമാകുന്നു. യഹോവയായ ഞാൻ നിന്റെ സകല രോഗങ്ങളെയും സൌഖ്യമാക്കുന്നു. നിങ്ങളുടെ ഇടയിൽ ദീനമായി കിടക്കുന്നവർ സഭയിലെ മൂപ്പന്മാരെ വരുത്തട്ടെ, അവനെ എണ്ണ പൂശി അവനു വേണ്ടി പ്രാർത്ഥിക്കട്ടെ. വിശ്വാസത്തോടുകൂടിയ പ്രാർത്ഥന ദീനക്കാരനെ രക്ഷിക്കും. വിശ്വസിക്കുന്നവരാൽ ഈ അടയാളങ്ങൾ നടക്കും. അവർ രോഗികളുടെ മേൽ കൈവച്ചാൽ അവർക്ക് സൌഖ്യം വരും. ഈ ക്രമങ്ങളെല്ലാം ചെയ്തു കഴിയുമ്പോൾ അത് സ്വീകരിക്കുക. അത് നിങ്ങൾ മാനസാന്തരപ്പെട്ട് സ്നാനപ്പെടുന്നത് പോലെ തന്നെയാകുന്നു. നേരെ നടന്നു വന്നിട്ട് ഇത് നിവൃത്തിയായിരിക്കുന്നു, ഇത് കഴിഞ്ഞിരിക്കുന്നു എന്ന് പറയുക. എന്നാൽ നാം പ്രമുഖമായി എന്തെങ്കിലും ചില അത്ഭുതങ്ങൾ നടക്കുന്നതിനായി നോക്കുന്നു. അത് സംഭവിക്കുമാകുന്നതിന് വേണ്ടിയ വിശ്വാസം വരുമ്പോൾ അത് സംഭവിക്കുന്നു. എന്നാൽ അതിനുവേണ്ടിയ വിശ്വാസമില്ലെങ്കിൽ തന്നെയും അത് പിന്നീട് നടക്കുന്നതായിരിക്കും. യേശു രൂപാന്തരണ സമയത്ത് മലയെക്കുറിച്ച് എന്താണ് പറഞ്ഞതെന്ന് ശ്രദ്ധിക്കുക. എന്നാൽ നിങ്ങൾക്കതുണ്ടാകും, നിങ്ങൾ മലയോട് നീങ്ങിപ്പോക എന്ന് ഹൃദയത്തിൽ വിശ്വസിച്ചുകൊണ്ട് പറഞ്ഞാൽ അതുപോലെ സംഭവിക്കും, അത് നിങ്ങൾക്കുണ്ടാകും. നോക്കൂ, നിങ്ങൾക്കത് സംഭവിക്കും. നിങ്ങളിൽ പലരും രോഗികളായിട്ട് വളരെ പേർ തീരെ മോശമായ നിലയിൽ മരിച്ചുകൊണ്ടിരിക്കുന്നു. അവരൊരു മനുഷ്യനെ ഇവിടെ പിടിച്ചിരിക്കുന്നതായി ഞാൻ കാണുന്നു. ആ മനുഷ്യന് തീരെ സുഖമില്ലാതായിരിക്കുന്നു. ക്യാൻസർ ഒരു ഭയങ്കരമായ കാര്യമാണ്. എന്നാൽ ദൈവത്തിന് ക്യാൻസർ സുഖമാക്കാൻ കഴിയും. എനിക്കത് ഇവിടെ തന്നെ കാണിച്ചു തരാൻ കഴിയും. എത്ര പേർ ഇവിടെ ആരെങ്കിലും ഇവിടെ ക്യാൻസർ സുഖപ്പെട്ടവരായിട്ടുണ്ടോ? നിങ്ങളുടെ കൈകളെ ഉയർത്തുക. നോക്കൂ, ഇത് സഭയിൽ എല്ലായിടത്തും ആയിരിക്കുന്നു, തീർച്ചയായും എല്ലായിടത്തുമാകുന്നു. നമുക്കവർ ഇവിടെ തന്നെയുണ്ട്, കാരണം ദൈവം രോഗശാന്തിക്കാരനാകുന്നു. ഇത് വിലമതിച്ചുകൊണ്ട് നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ തലകളെ വണങ്ങിക്കൊണ്ട് പ്രാർത്ഥിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. സഹോദരൻ നെവിൽ ഇവിടേക്ക് വരിക. മൂപ്പന്മാർ ഇവിടെ കടന്നു വരിക. അതിനാൽ ജനങ്ങൾക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാൻ കഴിയുന്നതാണ്. അതിപ്പോൾ തന്നെ ചെയ്യുക. നിങ്ങൾ കടന്നു വരുമ്പോൾ പൂർണ്ണ ഹൃദയത്തോടെ വിശ്വസിച്ചുകൊണ്ട് വരിക. എന്റെ വാക്കുകളല്ല, ദൈവത്തിന്റെ വാക്കുകളെ അതിനെ എടുക്കുക. പൂർണ്ണ ഹൃദയത്തോടെ വിശ്വസിക്കുക, അതതിനെ ഉറപ്പിക്കും. അവിടെയെല്ലാം കഴിഞ്ഞിരിക്കും. ദൈവം അപ്രകാരം പറഞ്ഞിരിക്കുന്നു, അവന്റെ വചനം അപ്രകാരം പറഞ്ഞിരിക്കുന്നു. അത് പരാജയപ്പെടുകയില്ല. എനിക്കത് എങ്ങനെ തോന്നുന്നു എന്നുള്ളത് കാര്യമല്ല, എങ്ങനെയൊക്കെയാലും അത് സത്യമാണെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ മുമ്പോട്ട് പോകുന്നു. എന്ത് സംഭവിക്കുമെന്ന് നോക്കുക. എന്നാൽ പ്രാർത്ഥനയുടെ നിരയിലേക്ക് നാം പിന്നിലായി നിന്നുകൊണ്ട് ഇപ്രകാരം കടന്നു വരാൻ പറഞ്ഞാൽ അതൊരിക്കലും സംഭവിക്കുകയില്ല. അത്രമാത്രം.